സഭാജനങ്ങളെ, നിങ്ങൾക്ക് വന്ദനം. ഇപ്പോൾ നമ്മുടെ കർത്താവിനോട് നമുക്ക് സംസാരിക്കാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ മഹാദൈവമേ, ഈ ദിവസത്തിന്റെ ഈ പ്രഭാത സമയം അങ്ങേ ആരാധിക്കുവാനായി പരിശുദ്ധമാക്കി ഞങ്ങൾക്ക് നിയമിച്ചു തന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹിതത്തിനായി സമ്പൂർണമായി സമർപ്പിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ അറിയിക്കുന്ന പ്രകാരം പ്രവർത്തിക്കുന്നതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കാനായി പൂർണമായി സമർപ്പിക്കുന്നു. നല്ല ക്രൈസ്തവരായും അങ്ങയുടെ നല്ല പ്രതിനിധികളായിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രാവിലെ സമയം ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ അനുവദിച്ചു തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കിരിക്കാം. നമ്മുടെ മഹത്വമേറിയ രാജാവിനെ ആരാധിക്കുന്നതിനായി ഈ പ്രഭാതത്തിൽ വീണ്ടും ഇവിടെയായിരിക്കുന്നതിൽ അധികമായി സന്തോഷമുണ്ട്. എന്നാൽ ആളുകൾക്ക് വേണ്ടത്ര സ്ഥലസൗകര്യമില്ലാത്തതിനാൽ ഞങ്ങൾ വീണ്ടും ഖേദിക്കുന്നു. എങ്കിലും ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ പരമാവധി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്നതിനേക്കായി വളരെ പേരുടെ തുവാലകളും അപേക്ഷകളും ഇവിടെ കൂടി കിടക്കുന്നുണ്ട്. ഞാൻ ആ കാര്യം അല്പം മാറ്റിവെക്കുകയാണ്, അത് അവഗണിക്കുകയല്ല. എന്നാൽ സാധാരണ ചെയ്യാറുള്ളതുപോലെ രാത്രിയിൽ അവയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് രാവിലെ മാത്രമല്ല, രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നതാണ്. ഈ അവസരത്തിൽ രോഗശാന്തിക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് തുവാലകൾക്കും മറ്റുമായി പ്രാർത്ഥിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേക അപേക്ഷകളെ സംബന്ധിച്ചാണെങ്കിൽ അവ ഓരോന്നും ബില്ല് എനിക്ക് തന്നിട്ടുണ്ട്. അവ ഏകദേശം 300 എണ്ണത്തോളമുണ്ട്. അതിനുശേഷം ഞാൻ മുറിവിട്ടു പോന്നു. കഴിയുന്നത്ര വേഗത്തിൽ ഓരോ അപേക്ഷയും പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ അവയിൽ കടക്കുന്നതാണ്. എല്ലാത്തിലും കൂടി കടക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് കർത്താവേ ഇതാണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ചോദിക്കും. കാരണം അവർ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ആവശ്യക്കാരാണ്. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ എടുത്തു പറയും. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ തിരികെ വന്നിട്ട് അത് കണ്ടുപിടിക്കുന്നതുവരെയും അതിനെ തിരയും. അല്ലാത്തപക്ഷം സാധാരണഗതിയിൽ ഞാൻ അപേക്ഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരോടും ഈ പ്രഭാതത്തിൽ സംസാരിക്കുവാനും ആശംസകൾ നേരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ടെലിഫോൺ വഴിയായി ഈ മീറ്റിംഗിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ആശംസകൾ നേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ബ്യൂമോൺ, ടെക്സാസ്, പെർസ്കോട്ട്, അരിസോണ, ട്യൂസോണിലുള്ളവർക്കും, സാൻ ജോസ്, കാലിഫോർണിയ, കണക്ടിക്യൂട്ട്, ഗേനസ്വില്ലെ, ജോർജിയ, ന്യൂ ആൽബനി, ഇന്ത്യാന തുടങ്ങി രാജ്യത്തിന്റെ മറ്റു ഭാഗത്തുള്ളവരെയെല്ലാം എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്ന് രാവിലെ ഇന്ത്യാനയിൽ ഒരു നല്ല പ്രഭാതമാണ്. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്കൊരു മഴയുണ്ടായിരുന്നു. അത് കാലാവസ്ഥയെ തണുപ്പുള്ളതാക്കി. ഈ പ്രാർത്ഥനാ കൂടാരം ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സൺഡേ സ്കൂൾ പാഠത്തിന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സമൃദ്ധിയായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് എത്രയും വേഗം ഒരിടത്ത് കൂട്ടിയിട്ട് ചിലപ്പോൾ ഒരു വലിയ കൂടാരത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ബൈബിളിലെ അവസാനത്തെ 7 കലശങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് തീർച്ചയായും ഒരു മാർഗം കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരു നീണ്ട പാഠത്തിനായി അധിക സമയം ഞങ്ങൾ എടുക്കുന്നതായിരിക്കില്ല. ജനങ്ങളോട് എന്ത് പ്രസംഗിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ചിലപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ ആരാധനയായിരിക്കാമെന്ന് അറിഞ്ഞുകൊള്ളുന്നു. കൂടാതെ കർത്താവിന്റെ വരവേറ്റവും സമീപത്തായിരിക്കുന്നു. കാലിഫോർണിയയിൽ വെച്ച് ഞാൻ നടത്തിയ പ്രവചനത്തിന് ശേഷം വീടുകളും സ്ഥലങ്ങളും അവിടെ 1 മണിക്കൂറിൽ 35 നിരക്കിൽ താണുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. തടികൾ പൊട്ടിക്കീറുകയും ഒടിയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണിതെന്ന് അവർക്കറിഞ്ഞുകൂടാ. നാം അവസാന കാലത്തായിരിക്കുന്നു. ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന വീടുകൾ താണുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വലിയ തലക്കെട്ടുകളും ഫോട്ടോകളും അടങ്ങിയ പത്രം എന്റെ പക്കലുള്ളത് ഇന്ന് രാത്രിയിൽ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതേപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം രോഗികൾക്കായുള്ള പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ ഉണ്ടായിരിക്കും. വൈകുന്നേരം 5 or 6 മണിയോടെ അല്ലെങ്കിൽ എപ്പോഴായിരുന്നാലും കടന്നു വരിക. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ യോഗം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ജനങ്ങൾക്ക് നേരത്തെ പോകാനും പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വാങ്ങിക്കൊള്ളാനും കഴിയും. ദൈവഹിതമെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ദിവസം ഉത്തരം പറയേണ്ടി വരുമെന്ന് അറിഞ്ഞിരിക്കെ നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ചപ്പോൾ ഇന്ന് രാവിലെ പ്രവചനത്തെക്കുറിച്ച് അത് നമ്മെ അറിയിക്കുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രേരിപ്പിക്കപ്പെട്ടു. നമുക്ക് മുന്നറിയിപ്പ് കിട്ടാതെ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ നാം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് ആദ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ബൈബിൾ പറയുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ. എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് യേശു ജനങ്ങൾക്ക് എപ്രകാരം മുന്നറിയിപ്പ് നൽകിയെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്രകാരം എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പ്രവാചകന്മാരും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നത് നിങ്ങൾക്കറിയാമല്ലോ. നാം ജീവിക്കുന്ന ഈ വലിയ നാഴികയിൽ നാം ഏത് കാലത്തിലാണ് ജീവിക്കുന്നതെന്നും എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുവെന്നും അറിയുന്നതിന് ഇപ്പോൾ അത് പ്രയോജനകരമായിരിക്കും. അതുകൊണ്ട് അസാധാരണമായ വിഷയങ്ങളിലൊന്നായ ഈ പ്രവചനത്തെക്കുറിച്ച് ഒരുപക്ഷെ നാം പലപ്പോഴും പഠിച്ചിട്ടുണ്ടെന്നിരിക്കാം. ഇന്ന് രാവിലെ സമയം ജനങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ടായി. ഇപ്പോൾ നമ്മളുടെ വേദപുസ്തകത്തിൽ നിന്നും മത്തായി 24 അധ്യായത്തിലെ ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. എന്നോട് ക്ഷമിക്കണം. നമ്മുടെ വിഷയത്തിന്റെ പാഠവും സന്ദർഭവും ലഭിക്കുന്നതിന് വേണ്ടി അതൊരു വഴിയാകും. ഇതൊരു ബൈബിൾ ക്ലാസ്സായി സാവകാശത്തിൽ പഠിപ്പിക്കുവാനാണ് പോകുന്നതെന്നുള്ളത് ഓർക്കുക. നിങ്ങൾ കടലാസും പെൻസിലും തയ്യാറാക്കിക്കൊള്ളുക. ഞാൻ ധാരാളം വേദഭാഗങ്ങൾ കുറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അവയെല്ലാം എഴുതിയെടുക്കാൻ അതിനാൽ സാധിച്ചേക്കാം. അതിനുശേഷം വീട്ടിൽ ചെന്ന് അത് പഠിക്കുക. ഇതൊരു സൺഡേ സ്കൂൾ ക്ലാസ് പോലെയാണ്. നമ്മുടെ അറിവിനും മുന്നറിയിപ്പിനും നാം ജീവിക്കുന്ന കാലയളവിനായുള്ള ഒരുക്കത്തിനും ഇത് നമ്മെ ഉപകരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ക്ഷമിക്കണം 24 വാക്യം അല്ലെങ്കിൽ 24 അധ്യായം, അതിലും ശരിയായി പറഞ്ഞാൽ 15 വാക്യം മുതൽ ഒരു ഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവർ വസ്ത്രങ്ങൾ എടുക്കാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും ശേഷിക്കയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്നും പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. ഇന്ന് കാലത്തെ സൺഡേ സ്കൂൾ പാഠത്തിന്റെ വിഷയമായി 24 വാക്യമെടുത്ത് അതിന് പ്രാധാന്യം നൽകി സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് വീണ്ടും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്ന് കാലത്തേക്കുള്ള വിഷയമായിട്ട് അല്ലെങ്കിൽ പാഠമായിട്ട് അന്ത്യകാലത്തെ അഭിഷിക്തർ എന്ന് അതിനെ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലെങ്കിൽ പാഠം അതാണ്, അന്ത്യകാലത്തെ അഭിഷിക്തർ. അന്ത്യകാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനം വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിക്കും അറിയാം നാം ലോക ചരിത്രത്തിന്റെ അവസാന കാലത്താണ് ജീവിക്കുന്നതെന്ന്. ഇനി ചരിത്രം എഴുതുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തുകൊണ്ടെന്നാൽ അത് വായിക്കുന്നതിന് ആരും ഉണ്ടായിരിക്കില്ല. ഈ കാലത്തിന്റെ അവസാനമായിരിക്കുന്നു. അതെപ്പോൾ സംഭവിക്കുമെന്ന് മാത്രം എനിക്കറിയില്ല. ഇനി എത്ര കാലം ഉണ്ടായിരിക്കുമെന്ന് സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും ആ നാഴികയോ അല്ലെങ്കിൽ ആ നിമിഷത്തെക്കുറിച്ച് അറിയില്ല. എന്നാൽ നാം ഇപ്പോൾ കാണുന്ന ഈ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ എന്ന് കർത്താവായ യേശുവിനാൽ നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്തു വരുന്നത് കൊണ്ട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആയിരക്കണക്കിന് മൈലുകൾ നീളത്തിൽ വിള്ളലുണ്ടായി. ഭൂമി താഴ്ന്നു പോകാൻ തുടങ്ങുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ശാസ്ത്രജ്ഞന്മാർ ടെലിവിഷനിൽ കൂടി പറഞ്ഞതുപോലെയുള്ള അർത്ഥമാകാം. പശ്ചിമ തീരപ്രദേശമായ ലോസ് ഏഞ്ചലസ് പ്രത്യേകമായി താഴ്ന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. റഡാർ എന്ന ഉപകരണം ഉപയോഗിച്ച് അവർ എങ്ങനെയാണ് അതിനെ സ്ഥാനനിർണയം ചെയ്തതെന്ന് നിങ്ങളിൽ പലരും കണ്ടിരിക്കുമല്ലോ. ആ വിള്ളലുകൾ സാൻജോസിന് താഴെ അലാസ്കയ്ക്ക് കുറുകെ കൂടി അലൂഷ്യൻ ദ്വീപുകളിൽ കൂടി ഏകദേശം 200 മൈലുകളോളം സമുദ്രത്തിൽ കൂടി കടന്ന് സാൻഡിയോഗോയിൽ വന്ന് ലോസ് ഏഞ്ചലസിന് ചുറ്റുമായി ഒരു വിസ്തൃതമായ പ്രദേശം മുഴുവൻ ആ വിള്ളലുകൾ വ്യാപരിച്ചു കിടക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും മറ്റു മൂലമാണ് ഈ ഗർത്തങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഉണ്ടായത്. അവർ അതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെ ആയിരുന്നാലും പ്രകമ്പനമുണ്ടാകുമ്പോൾ പശ്ചിമ തീരദേശത്ത് ഈ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുന്നത് വർഷങ്ങളോളമായി നാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും വിള്ളലുകൾ ഉണ്ടായിരിക്കുകയാണ്. ആ ശാസ്ത്രജ്ഞനോട് ആരോ ഒരു വ്യക്തി ഭൂമി ഇനിയും താഴുവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സാധ്യതയുണ്ടോ എന്നല്ല, എന്നാൽ താഴുക തന്നെ ചെയ്യും. അദ്ദേഹം ചോദിച്ചു ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ തന്നെ ആയിരിക്കുമോ. ശാസ്ത്രജ്ഞൻ പറഞ്ഞു അടുത്ത 5 മിനിറ്റിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത 5 വർഷങ്ങൾക്കുള്ളിലോ എപ്പോഴാണെന്ന് മാത്രം ഞങ്ങൾക്കറിയാൻ വയ്യ. ഈ ആഴ്ചയിൽ എനിക്ക് അയച്ചു കിട്ടിയ പത്രത്തിന്റെ തലക്കെട്ടിൽ ലക്ഷക്കണക്കിന് ഡോളർ വിലപിടിപ്പുള്ള വീടുകൾ പൊട്ടിക്കീറി പിളർപ്പുണ്ടാകുന്നതിനെപ്പറ്റിയും ജനങ്ങൾ ദൂരസ്ഥലത്തേക്ക് ഒഴിഞ്ഞു പോകുന്നതിനെപ്പറ്റിയുമായിരുന്നു. അതെങ്ങനെ തടയാൻ കഴിയുമെന്ന് അവർക്കറിഞ്ഞുകൂടാ. കൂടാതെ അതിനെ തടയുന്നതിന് ഒരു വഴിയുമില്ല. നോക്കൂ, ദൈവം താൻ ആഗ്രഹിക്കുന്ന പ്രകാരം എന്തും ചെയ്യുവാൻ അവന് കഴിയും. അതപ്രകാരം ചെയ്യണമെന്ന് ദൈവത്തോട് പറയുവാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ വീടുകൾ നിർമ്മിക്കുകയും ശാസ്ത്രീയപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ശാസ്ത്രത്തിന്റെയും സൃഷ്ടാവ് ദൈവമാണ്. നിങ്ങൾക്ക് അവനെ എങ്ങനെ തടയുവാൻ കഴിയും? അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രാവിലെ തന്നെ ഈ ഭൂമിയെ ചെള്ളുകൊണ്ട് നശിപ്പിക്കുവാൻ അവന് സാധിക്കും. അവൻ കൽപ്പിച്ചാൽ ചെള്ളുകൾ സൃഷ്ടിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അരമൈൽ കനത്തിൽ അരമണിക്കൂർ കൊണ്ട് അവ ഭൂമിയെ പൊതിഞ്ഞുകളയും. ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ പിന്നെ ഒന്നും ഉണ്ടാകുകയില്ല. അവൻ ദൈവമാകുന്നു. അവൻ ആഗ്രഹിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു. അവൻ തന്നിൽ തന്നെ പരമാധികാരമുള്ളവനാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള തെളിവുകളുടെ കൂമ്പാരം തന്നെ കാണുമ്പോൾ ഇവയെല്ലാം ഒന്ന് ആവർത്തിച്ച് പഠിച്ച് അവ എടുത്തു പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ കൃപയാൽ 7 മുദ്രകളെ തുറന്ന് ഈ കാര്യങ്ങളുടെ സത്യം എന്തൊക്കെയാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം നമ്മോട് ഈ കാര്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി തന്റെ അനുഗ്രഹത്താൽ വളരെ ആത്മാർത്ഥതയുള്ളവനായിരിക്കുന്നു. മത്തായി 24-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുക്കൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ക്രിസ്തുക്കൾ, അതെ, ക്രിസ്തുക്കൾ. ക്രിസ്തു എന്നല്ല, ക്രിസ്തുക്കൾ എന്നാണ്. ക്രിസ്തുക്കൾ എന്നത് ഏകവചനമല്ല, ബഹുവചനമാണ്. ആ കാരണത്താൽ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അങ്ങനെ അത് അഭിഷേകം പ്രാപിച്ചവൻ എന്നാണെങ്കിൽ അതൊരുവനല്ല, എന്നാൽ അനേകം അഭിഷേകം പ്രാപിച്ചവർ, അതായത് അഭിഷിക്തർ അവിടെ ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം അതേറെക്കുറെ മെച്ചമായി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വേർപിരിച്ച് പറയുകയാണെങ്കിൽ അത് അവസാന നാളുകളിൽ കള്ള അഭിഷിക്തർ എഴുന്നേൽക്കും എന്നവന് പറയാമായിരുന്നു. അത് കണ്ടിട്ട് തീരെ അസാധ്യമായ ഒന്നായി തോന്നുന്നു. ഇവിടെ അഭിഷിക്തർ എന്ന പദം ശ്രദ്ധിക്കൂ. എന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്കുകളും ശ്രദ്ധിക്കുക. കള്ളപ്രവാചകന്മാരും, പ്രവാചകന്മാരും, അത് ബഹുവചനമാകുന്നു. അഭിഷിക്തൻ എന്നാൽ ഒരു ദൂതോടുകൂടിയവൻ എന്നാണ്. ഒരു സന്ദേശത്തെ അറിയിക്കാനുള്ള ഒരേ ഒരൊറ്റ വഴി ഒരു അഭിഷിക്തനിൽ കൂടി മാത്രമാണ്, അത് അഭിഷിക്തനായ ഒരു പ്രവാചകനാലായിരിക്കും. കള്ളമായി അഭിഷേകം ചെയ്യപ്പെട്ട ഉപദേഷ്ടാക്കൾ എഴുന്നേൽക്കും. ഒരു പ്രവാചകൻ തന്റെ സന്ദേശം എന്താണെന്ന് പഠിപ്പിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട ഉപദേഷ്ടാക്കന്മാർ എന്താണെന്നാൽ കള്ളമായ ഉപദേശത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ജനങ്ങൾ, അഭിഷിക്തർ, ക്രിസ്തുക്കൾ, അത് ബഹുവചനമാകുന്നു. പ്രവാചകന്മാർ, അത് ബഹുവചനമാകുന്നു. അങ്ങനെ ക്രിസ്തു ഏകവചനമായിട്ട് ഇവിടെ ഇതുപോലൊരു കാര്യമുണ്ടെങ്കിൽ ഇവർ അഭിഷേകം പ്രാപിച്ചവർ ആയിരിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവരുടെ പ്രവചനത്തിൽ കൂടി അവർ പഠിപ്പിക്കുന്നത് വ്യത്യാസമുള്ളതായിരിക്കും, കാരണം അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, അഭിഷിക്തരാണ്. ഇതൊരു സൺഡേ സ്കൂൾ പാഠമാണ്. ഇതിനെ യഥാർത്ഥമായ രീതിയിൽ വെളിപ്പെടുത്തി കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ നിന്നും വായിച്ച് തിരുവചനത്താൽ ഇതിനെ വെളിപ്പെടുത്തി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ മറ്റാരെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞത് മൂലമല്ല. അതെങ്ങനെയാകുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അഭിഷേകം ചെയ്യപ്പെട്ടവർ അവരെന്താകുന്നു? ക്രിസ്തുക്കൾ, അഭിഷേകം പ്രാപിച്ച ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. അഭിഷിക്തരാണ് എന്നാൽ കള്ളപ്രവാചകന്മാരുമാണ്. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുമെന്ന് യേശു പറഞ്ഞു. ആ കള്ളപ്രവാചകന്മാരുടെ മേലും കള്ള അഭിഷിക്തരുടെ മേലുമുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നെയോന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. അത് ശരി തന്നെ, ദൈവത്തിന്റെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരുടെ മേലുമുള്ള ഉള്ളത്. എന്നിരുന്നിട്ടും അവർ കള്ളപ്രവാചകന്മാരാണ്. ഇപ്പോൾ എന്താണ് അവൻ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ തക്കവണ്ണം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ കാണിക്കും. എന്നാൽ അവർ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരുമാണ്. എനിക്കറിയാം ഈ പറയുന്നത് മടയത്തരം പോലെ നിങ്ങൾക്ക് തോന്നിച്ചേക്കുമെന്ന്. എന്നാൽ അതിനെ ദൈവവചനത്താൽ വിശദീകരിക്കുന്നതിന് വേണ്ടി നാം സമയമെടുത്തിട്ട്, അതായത് അത് പരിപൂർണമായും കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന സത്യമാണെന്ന് തെളിയിക്കാൻ പോകുകയാണ്. ഇപ്പോൾ മത്തായി 5:45 വാക്യം തൊട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് വായിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിലേക്ക് തിരിക്കാം. ഈ തിരുവെഴുത്തുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നാം അതിനെ വായിക്കുമ്പോൾ നോക്കാം. അതിനുശേഷം ഇവിടെ എത്തിയിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇപ്പോൾ അത് മുഴുവനും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ ചെന്ന ശേഷം ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഒരടിസ്ഥാന വസ്തുത ഗ്രഹിക്കുന്നതിലേക്കാണ് നമ്മുടെ സമയം ചിലവഴിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വളരെ അമ്പരപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരു കള്ള ഉപദേഷ്ടാവിനെ അഭിഷേകം ചെയ്യും? എന്നാൽ അപ്രകാരം സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ മത്തായി 5:45 തുടങ്ങി വായിക്കാം. നമുക്കതിന്റെ 44 തൊട്ട് വായിക്കാൻ തുടങ്ങാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. മഴ നല്ലവരുടെ മേൽ പെയ്യുന്നത് പോലെ തന്നെ ദുഷ്ടന്മാരുടെ മേലും പെയ്യുന്നു. ഇതിന്റെ തുടർച്ചയായി ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു പ്രവചനം എബ്രായർ 6:10 പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ പ്രവചനത്തിൽ പൗലോസ് യേശു പറഞ്ഞതായ അതേ കാര്യങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പൗലോസ് സംസാരിക്കുന്നു, നിങ്ങൾ അതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കൂടാതെ വിദേശത്തുള്ളവർ നിങ്ങളുടെ ബൈബിളും കടലാസും ഇപ്പോൾ എടുത്ത് തയ്യാറായിരിക്കുക. പൗലോസ് എബ്രായർക്ക് എഴുതിയ 6 മാതൃകകളെയും നിഴലുകളെയും അവരെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ കൂടി യഹൂദരെ ക്രിസ്തീയ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. എന്നിട്ട് പഴയ സംഭവങ്ങൾ വരുവാനുള്ള കാര്യങ്ങളുടെ മുൻനിഴലുകളാണെന്ന് കാണിച്ചു വെളിപ്പെടുത്തി. ഇപ്പോൾ പൗലോസ് എബ്രായർ 6 പറയുന്നു, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള, ഇവിടെ ക്രിസ്തു എന്നത് ഏകവചനമാണ്, ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ ദാനം എന്നാണ്, എന്നാൽ ദാനങ്ങൾ എന്നല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? സ്വർഗീയ ദാനം ആസ്വദിച്ചവർ എന്നാണ്. സ്വർഗീയ ദാനം എന്നത് ഏകവചനമാണ്. ഇവിടെ ക്രിസ്തു എന്നത് ഏകവചനം എന്നതുപോലെ ദാനം ഏകവചനമാകുന്നു. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിക്കുകയും. എന്താണ് ആസ്വദിച്ചത്? ദൈവത്തിന്റെ വചനം. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും ഇവിടെ ശ്രദ്ധിക്കുക, പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകെ അത്രേ അതിന്റെ അവസാനം. ഇത് മത്തായി 5:24 വീണ്ടും ഒത്തു നോക്കുക. ശ്രദ്ധിക്കുക, മഴയും സൂര്യപ്രകാശവും ഭൂമിയുടെ മേൽ പതിയുന്നത് ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് ആഹാരത്തെ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ദൈവം അത് അയക്കുന്നതെന്ന് യേശു പറഞ്ഞു. മഴ ആഹാരത്തിനായും സസ്യങ്ങളുടെ വളർച്ചയ്ക്കായും അയക്കപ്പെടുന്നു. എന്നാൽ ഗോതമ്പിന്റെ വയലിൽ മുള്ളും ഞെരിഞ്ഞിലും കൂടിയുള്ളത് ആ മഴ തന്നെ സ്വീകരിക്കുന്നു. ഗോതമ്പിനെ വളർത്തുന്ന അതേ മഴ തന്നെ കളയും വളർത്തുന്നു. ഞാൻ ആദ്യമായി പെന്തിക്കോസ്തുകാരായ ആളുകളെ കണ്ടുമുട്ടിയപ്പോൾ എങ്ങനെ എനിക്ക് അപ്രകാരം ഒരു പാഠം പഠിക്കുവാനിടയായി. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു പാഠമായിരുന്നു. രണ്ട് വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടി. ഇതിനു മുമ്പ് ഒരിക്കലും അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. രണ്ടുപേരിൽ ഒരാൾ അന്യഭാഷ സംസാരിക്കും, മറ്റേ ആൾ പരിഭാഷപ്പെടുത്തും. നേരെ മറിച്ചും അവർ അത് ചെയ്തിരുന്നു. അന്യഭാഷയിൽ കൂടി അവർ സത്യം സംസാരിച്ചിരുന്നു. അതായത് അവർ പറയും, ഇന്ന് രാത്രിയിൽ ഇവിടെ ധാരാളം പേർ അനുദപിച്ച് മാനസാന്തരപ്പെടണം. അത് പുരുഷന്മാരും സ്ത്രീകളും രണ്ടു കൂട്ടരുമായിരിക്കണം. അതനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനായി ജനങ്ങൾ എഴുന്നേറ്റ് വേദിയിലേക്ക് പോകും. ഞാൻ ഓർത്തി, എത്ര മഹത്വമേറിയ ഒന്നായിരിക്കുന്നു അത്. അതിനുശേഷം എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ചെറിയ ദാനം കൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചു. ഹൃദയ വിചാരങ്ങളെ വിവേചിച്ചറിയാനുള്ള വരം കൊണ്ട് എപ്രകാരം ആളുകളെ വിവേചിച്ചറിയുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരാൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും യഥാർത്ഥമായും കർത്താവിന്റെ ദാസനുമായിരുന്നു. മറ്റേ ആൾ ഒരു കപട ക്രിസ്ത്യാനിയുമായിരുന്നു. അവരിൽ കപട ക്രിസ്ത്യാനിയായവൻ കറുത്ത തലമുടിയുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുകയും ചെമ്പിച്ച തലമുടിയുള്ള ഒരു സ്ത്രീയുമായി സംബന്ധം പുലർത്തുകയും അവളിൽ അയാൾക്ക് കുട്ടികളുമുണ്ടായിരുന്നു. എന്തായിരുന്നാലും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവയെല്ലാം ഒരു ദർശനത്തിൽ അവിടെ വെച്ച് തന്നെ എനിക്ക് വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ അതേപ്പറ്റി ആ വ്യക്തിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നെ പകച്ചു നോക്കിയിട്ട് ആ കെട്ടിടത്തിലേക്ക് നടന്നുപോയി. ഞാൻ ആകപ്പാടെ വളരെയധികം ചിന്താകുഴപ്പത്തിലായി. ദൈവദൂതന്മാരുടെ ഇടയിലാണ് വന്നുപെട്ടതെന്ന് ഞാൻ ധരിച്ചിരുന്നു. എന്നാൽ പിശാചുക്കളുടെ മധ്യയല്ലേ എന്ന് എനിക്ക് ആശ്ചര്യപ്പെടേണ്ടി വന്നു. അതിപ്രകാരം എങ്ങനെയാകാൻ കഴിയും? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പല വർഷങ്ങൾ ഇതേക്കുറിച്ച് ഒരു പിടിയും കിട്ടാതെ ഞാൻ എന്റെ കൈകൾ ഇതിൽ നിന്നും ഒഴിച്ചു വെച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം എന്റെ മകളോടൊപ്പം പോയിരുന്ന ജോർജ് സ്മിത്തുമായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകാറുള്ള ഇടമായ ആ പഴയ മിൽ നിൽക്കുന്നിടത്തേക്ക് ഇന്നലെ ഞങ്ങൾ പോയിരുന്നു. അവിടെ രണ്ടു ദിവസം പ്രാർത്ഥനയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം. ജീവൻ നൽകുന്ന ദൈവത്തിന്റെ ഒരേ ജീവ ഉറവിനാൽ ഇവ രണ്ട് ജീവിക്കുന്നു. അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ഭൂമിയിലെ സസ്യാദികളുടെ മേൽ പെയ്യുന്ന മഴ സഭയിന്മേൽ ചൊരിയപ്പെടുന്ന നിത്യജീവനെ നൽകുന്ന ആത്മീയ മഴയുടെ ഒരു മാതൃകയാണ്. നാം അതിനെ മുൻമഴയെന്നും പിന്മഴയെന്നും വിളിക്കുന്നു. അത് ദൈവാത്മാവിനാൽ തന്റെ സഭയുടെ മേൽ ചൊരിയപ്പെടുന്ന ഒരു മഴയാണത്. ഇവിടെ വളരെ അപരിചിതമായ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുക. നോക്കൂ, അവരെങ്ങനെ അവിടെ കടന്നുപറ്റിയിരുന്നാലും വിത്തുകൾ മണ്ണിനടിയിൽ വീണപ്പോൾ അതിന്റെ തുടക്കമേ മുള്ളു തന്നെയായിരുന്നു. എന്നാൽ ഗോതമ്പ് വിത്തുകൾ മണ്ണിനടിയിൽ വീഴുമ്പോൾ അതിന്റെ തുടക്കം ഗോതമ്പായിരിക്കുന്നതിനാൽ അത് ഗോതമ്പ് മുളപ്പിക്കുന്നു. ഓരോ ചെടിയും എന്തായിരുന്നുവോ അതാത് തരം ചെടിയെ മുളപ്പിച്ച് തുടക്കത്തിൽ യഥാർത്ഥമായും എന്തായിരുന്നോ എന്നതിനെ കാണിക്കുന്നു. അങ്ങനെ കഴിയുമെങ്കിൽ അവർ വൃതന്മാരെയും തെറ്റിച്ചു കളയും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അതേ മഴയും അതേ അനുഗ്രഹങ്ങളും കൂടാതെ അതേ അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ കാണിക്കുന്നു. കഴിയുമെങ്കിൽ വൃതന്മാരെയും അവർ തെറ്റിക്കും, അല്ലെങ്കിൽ വൃതന്മാരും തെറ്റിപ്പോകും. ഒരു ഞെരിഞ്ഞിലിന് ഒരു ഞെരിഞ്ഞിലായിരിക്കെ കൊണ്ടും ഒരു ഗോതമ്പിന് ഒരു ഗോതമ്പായിക്കൊണ്ടും യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് അവർ ഓരോരുത്തരുടെയും സൃഷ്ടികർത്താവ് തുടക്കത്തിൽ അവർക്കായി നിർണയിച്ചതാണ്. അതാകുന്നു തിരഞ്ഞെടുപ്പ്. ഒരേ മഴ തന്നെ. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്ന് ഭൂമിക്ക് കുറുകെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു നാഗരിക ദിവസമുണ്ടാകുന്നു. കിഴക്കുദയം ചെയ്യുന്ന അതേ സൂര്യൻ തന്നെയാണ് പടിഞ്ഞാറ് അസ്തമിക്കുന്നതും. നമ്മുടെ ശരീരത്തെ വളർത്തുന്നതിന് വേണ്ടി ആ മണ്ണിൽ വീണുകിടക്കുന്ന വിത്തുകളെ പാകപ്പെടുത്തി മുളയ്ക്കാൻ സഹായിക്കുന്നത് അതേ സൂര്യനാണ്. ജീവൻ നശിച്ച വസ്തുക്കളെ കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ജീവൻ നിലനിർത്തുവാനുള്ള ഒരേ മാർഗവും അത് തന്നെയാകുന്നു. പ്രകൃതി അനുസരണമായി നിങ്ങൾ ജീവിക്കുന്നതിന് എന്തെങ്കിലും ദിവസവും ചാകേണ്ടതുണ്ടെങ്കിൽ, എങ്കിൽ സ്വാഭാവിക ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ ശരീരം മരിച്ച വസ്തുക്കളെ കൊണ്ട് നിലനിർത്തണമെന്നത് ഒരു സത്യമല്ലേ? എങ്കിൽ അതേ പ്രകാരം നിങ്ങളുടെ ആത്മീയ ജീവൻ രക്ഷിക്കുന്നതിലേക്കും എന്തെങ്കിലും ആത്മീയമായി മരിക്കേണ്ടിയിരിക്കുന്നു. ആ കാരണത്താലാണ് ദൈവം ഭൗതിക രൂപമെടുത്ത് ജഡമായി തീർന്ന് നാം ജീവിക്കേണ്ടതിനായി നമുക്ക് വേണ്ടി മരിച്ചത്. നിങ്ങളെ രക്ഷിക്കുന്നതിനായി ദൈവമല്ലാതെ ഈ ലോകത്തിലൊരു സഭയോ മറ്റെന്തെങ്കിലുമോ ഇല്ല. നിങ്ങൾക്ക് എന്നേക്കും ജീവിക്കാനുള്ള വഴി അതൊന്നു മാത്രമാണ്. ഇപ്പോൾ തിരുവചനത്താൽ പറഞ്ഞിരിക്കുന്നത് ഒന്നോടിച്ചു നോക്കാം. യേശു വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ജഡമായിട്ട് അവൻ ജീവിക്കുകയും നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. ഭൗതികമായ ജീവിതത്തിന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നാം ജീവിക്കുന്നത് വചനത്താലാകുകയും ആ വചനം ദൈവവുമാകുന്നു. സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ വീണുകിടക്കുന്ന ധാന്യമണികളെ പക്വമാക്കുന്നു. എല്ലാം വളരെ പെട്ടെന്ന് പാകപ്പെടുത്തുവാൻ അതിന് കഴിയുകയില്ല. പൂർണമായ ധാന്യകതിർ മുതൽ മുളയ്ക്കുന്നതുവരെ ആ ധാന്യം തുടർച്ചയായി പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും പാകമായി വരികയും ചെയ്യുന്നു. ഇന്ന് സഭയുടെ കാര്യവും അപ്രകാരം തന്നെയാണ്. പിൽക്കാലത്ത് സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ അത് ധാന്യത്തെ പോലെ മണ്ണിനടിയിലായിരുന്നു. അവിടെ നിന്നും അത് അതിന്റെ ബാല്യാവസ്ഥ തുടങ്ങി. ഇപ്പോൾ അത് വളർന്ന് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും പ്രകൃതിയെ മാതൃകയാക്കി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. പ്രകൃതിയെ കലക്കിമറിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇന്നത്തെ പ്രശ്നം അതാണ്. നാം സമുദ്രത്തിലും അവിടെയും ഇവിടെയും എല്ലാം അണുബോംബുകളും മറ്റും പൊട്ടിക്കുന്നു. അതുമൂലം ഭൂമിയിൽ കൂടുതൽ മണ്ണ് ഇളക്കിമറിക്കുന്നു. നിങ്ങൾ വൃക്ഷങ്ങൾ വെട്ടി നിലം പരിചാക്കുമ്പോൾ കൊടുങ്കാറ്റ് നിങ്ങളെ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നു. നദിക്ക് മീതെ നിങ്ങൾ അണകെട്ടുന്നുവെങ്കിലും അത് കവിഞ്ഞൊഴുകും. ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ വഴി ഏതെന്ന് കണ്ടുപിടിച്ച് അതിൽ നാം നിൽക്കേണ്ടിയിരിക്കുന്നു. നാം സഭയെ സ്ഥാപനങ്ങളായും സംഘടനകളായും തരംതിരിച്ചിട്ട് അതിലുള്ള ജനങ്ങളെ പ്രത്യേക വിഭാഗമാക്കി നിർത്തിയിരിക്കുന്നു. അതുപോലെ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കൂ. ദൈവത്താൽ നിയമിക്കപ്പെട്ട വഴിയിൽ തന്നെ നാം നിലനിൽക്കണം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നു. ഇത് അന്ത്യകാലത്ത് ഒരു അടയാളമാകുന്നുവെന്ന് യേശു ഇവിടെ മത്തായി 24 അധ്യായത്തിൽ പറയുന്നു. ഇത് അന്ത്യകാലത്ത് വെളിപ്പെടേണ്ട ഒരു അടയാളമാണെങ്കിൽ അത് ഏഴ് മുദ്രകൾ തുറക്കപ്പെട്ടതിന് ശേഷമായിരിക്കണം. ഇത് അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാകുന്നു. അത് ഇപ്രകാരമായിരിക്കുന്നു, അതായത് ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് അന്ത്യകാലമായിരിക്കും. അതൊരടയാളമായിരിക്കുമെന്നതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ കാര്യങ്ങളിൽ യാതൊരു സംഭ്രമവും ഉണ്ടാകുകയില്ല. നിങ്ങളത് മനസ്സിലാക്കുന്നുവോ? എങ്കിലത് വെളിപ്പെടുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഗോതമ്പും കളയും സ്വർഗത്തിൽ നിന്നുള്ള ഒരേ അഭിഷേകം മൂലമാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിൽ രണ്ടുപേരും ഒരുപോലെ ആഹ്ലാദിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഗ്രീൻസ് മില്ലിൽ വെച്ചുണ്ടായ ആ ദൃഷ്ടാന്തത്തെ ഞാൻ ഓർക്കുന്നു. ആ ദർശനം കടന്നു വരുന്നത് ഞാൻ കണ്ടു. ഒരു വലിയ കൃഷിഭൂമി എല്ലായിടവും തടമെടുത്ത് നിർത്തിയിരുന്നു. ആദ്യം ഒരു വിതയ്ക്കുന്നവൻ കടന്നുപോയി. ഇത് അപ്രകാരം തന്നെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ആര് വരുന്നുവെന്നും പിന്നീട് എന്താണ് അതിനെ പിന്തുടരുന്നുവെന്നും ശ്രദ്ധിക്കുക. വെളുത്ത വസ്ത്രം ധരിച്ച ഈ മനുഷ്യൻ എല്ലായിടത്തും വിത്തുകൾ വിതച്ചുകൊണ്ട് കടന്നു വന്നു. അതിനുശേഷം ഇയാൾക്ക് പുറമെ കറുത്ത തുണികൾ മൂടിപ്പുതച്ച വേറൊരു മനുഷ്യൻ പതുങ്ങി പതുങ്ങി ഒളിച്ചൊളിച്ച് ആദ്യത്തെ മനുഷ്യന് പുറകിലായി കളകൾ വിതയ്ക്കുന്നതായി കാണപ്പെട്ടു. ഈ കാര്യങ്ങൾ നടന്നതിന് ശേഷം രണ്ട് വിളവുകളും വളർന്നു വരുന്നത് ഞാൻ കണ്ടു. അവ വളർന്നപ്പോൾ ഒന്ന് ഗോതമ്പായും മറ്റത് കളയായും കാണപ്പെട്ടു. അധികം താമസിയാതെ ഒരു വലിയ വരൾച്ച അവിടെയുണ്ടായി. അപ്പോൾ രണ്ട് വിളകളുടെയും തലകൾ കുമ്പിട്ട് കിടക്കുന്നതും മഴയ്ക്ക് വേണ്ടി അവർ നിലവിളിക്കുന്നത് പോലെയും കണ്ടു. കുറച്ചു സമയത്തിന് ശേഷം ഒരു വലിയ കാർമേഘം വരികയും അതിൽ നിന്നും മഴ പെയ്യാനും തുടങ്ങി. ഗോതമ്പ് ചെടികൾ തലകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. കളകളും തങ്ങളുടെ തലകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് ആർത്ത് വിളിച്ചു. ഒരേ വിധത്തിലുള്ള ഫലങ്ങൾ. അവർ രണ്ടുപേരും നശിക്കാൻ പോകുകയും രണ്ടുപേരും നഷ്ടപ്പെടാൻ പോകുകയുമായിരുന്നു. ഗോതമ്പ് എഴുന്നേറ്റ് വെള്ളത്തിനായി കേഴുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ഒരേ സ്ഥലത്ത്, ഒരേ തോട്ടത്തിൽ, ഒരേ വയലിൽ, ഒരേ ഓവിനരികെ അതായിരിക്കുന്നു. അവിടെ ഗോതമ്പും കളയും ഒരേ മഴയാൽ വളർന്നു വരുന്നു. ഇവിടെ ഗോതമ്പിനെ വളർത്തിക്കൊണ്ടുവരുന്ന അതേ അഭിഷേക മഴ തന്നെയാണ് കളകളെയും വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സഭയെ അഭിഷേകം ചെയ്യുന്ന അതേ പരിശുദ്ധാത്മാവ് ആത്മാക്കളെ രക്ഷിക്കാനുള്ള വാഞ്ച നൽകുന്നതും അത്ഭുതങ്ങൾ നടത്താനുള്ള ശക്തി തരുന്നതുമായ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നീതിമാന്മാർ എന്ന പോലെ നീതികെട്ടവരുടെ മേലും ചൊരിയപ്പെടുന്നത്. അതേ പരിശുദ്ധാത്മാവ് തന്നെ. ഇപ്പോൾ മത്തായി 24:24 മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, കള്ളക്രിസ്തുക്കളും കള്ളാഭിഷിക്തരും എഴുന്നേൽക്കുമെന്ന്. യഥാർത്ഥമായ അഭിഷേകം കിട്ടിയവരാണെങ്കിലും കള്ളപ്രവാചകരും കള്ള ഉപദേഷ്ടാക്കളുമായിരിക്കും. ഒരു വ്യക്തിയെ സത്യമായ ഒരു കാര്യത്തിന്റെ കള്ള ഉപദേഷ്ടാവാക്കി മാറ്റുന്നത് എന്താണ്? നാം കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ മൃഗത്തിന്റെ മുദ്ര എന്ന വിഷയത്തിൽ കടക്കുന്നതാണ്. അവിടെ വെച്ച് അത് സഭാ സംഘടനകളാണെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നോക്കൂ, കള്ള ഉപദേഷ്ടാക്കന്മാരും കള്ള അഭിഷിക്തരും. അഭിഷേകിക്കപ്പെട്ട ക്രിസ്തുക്കൾ എന്നാൽ കള്ളമായ ഉപദേഷ്ടാക്കന്മാർ. നിങ്ങൾക്കത് കാണുവാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനിതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതെനിക്ക് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം നാം മറ്റ് ദേശങ്ങളുമായി ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അരിസോണയിലുള്ള എന്റെ ഒരു സ്നേഹിതനുമായിട്ട് ഞാൻ ഒരിക്കൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു നാരകത്തോട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പമ്പിളിമോസ് നാരങ്ങ, ചെറുനാരങ്ങ, മധുര നാരങ്ങ, ഇങ്ങനെ പലതരം നാരങ്ങകൾ കായ്ക്കുന്ന ഒരു ഓറഞ്ച് മരമുണ്ടായിരുന്നു. എത്ര തരം നാരങ്ങകൾ ആ ഒരു മരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. തോട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്താണിത്? ഏത് തരത്തിലുള്ള ഒരു വൃക്ഷമാണിത്? അദ്ദേഹം പറഞ്ഞു, ഈ മരം സ്വയമായിട്ട് ഒരു ഓറഞ്ച് മരമാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിൽ പമ്പിളി നാരങ്ങ ഉള്ളത്? എങ്ങനെയാണ് ഇതിൽ ചെറുനാരങ്ങ അതിലുണ്ടായിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അവയെല്ലാം ആ മരത്തോട് ഒട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എങ്കിലിപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത വർഷം ആ മരം ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതായത് എല്ലാ കൈകളും ഒരേ സമയമാണ് പഴുക്കുന്നത്. ഞാൻ പറഞ്ഞു, എങ്കിൽ ഓറഞ്ച് തന്നെ മുഴുവനായും തരുമായിരിക്കും, അത് കുഴിയൻ ഓറഞ്ച് മരമാണെങ്കിൽ കുഴിയൻ ഓറഞ്ചുകൾ തരും, അങ്ങനെയല്ലേ സാറേ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല ശ്രീമാൻ. ഒട്ടിച്ചേർക്കപ്പെട്ട ഓരോ കൊമ്പും അതാത് തരം ഫലം തരും. ഞാൻ ചോദിച്ചു, ചെറുനാരകത്തിന്റെ കൊമ്പ് ആ ഓറഞ്ച് മരത്തിൽ നിന്നും ചെറുനാരകങ്ങൾ മാത്രം തരും എന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ സാറേ. പമ്പിളി നാരകത്തിന്റെ കൊമ്പ് ആ ഓറഞ്ച് മരത്തിൽ നിന്നും പമ്പിളി നാരകങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ? അദ്ദേഹം പറഞ്ഞു, അതെ സാറേ. അത് ആ മരത്തോട് ഒട്ടിച്ചേർത്ത കൊമ്പിന്റെ പ്രകൃതിയാണത്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ആ ഓറഞ്ച് മരം ഇനിയും എപ്പോഴെങ്കിലും ഓറഞ്ചുകൾ നൽകുമോ? അദ്ദേഹം പറഞ്ഞു, അത് അതിന്റേതായ മറ്റൊരു കൊമ്പ് പുറപ്പെടുവിക്കുമ്പോൾ, മറ്റൊരു കൊമ്പ് അതിനോട് ഒട്ടിച്ചേർക്കുമ്പോഴല്ല, എന്നാൽ അതിന്റേതായ മറ്റൊരു കൊമ്പ് പുറപ്പെടുവിക്കുമ്പോൾ. എന്നാൽ അവയെല്ലാം നാരകവർഗത്തിൽപ്പെട്ട ഫലങ്ങളാണ്. നാരകമരത്തിന്റെ ഉള്ളിലുള്ള ജീവൻ മൂലമാണ് അവ ജീവിക്കുന്നതും. ഞാൻ പറഞ്ഞു, അവിടെയാണ് നിങ്ങൾ. മെതഡിസ്റ്റുകാരെല്ലാം ഇപ്പോഴും മെതഡിസ്റ്റുകാരെ പുറപ്പെടുവിക്കും, ബാപ്റ്റിസ്റ്റുകാരെല്ലാം ഇപ്പോഴും ബാപ്റ്റിസ്റ്റുകാരെ കൊണ്ടുവരും, കാത്തോലിക്കാർ ഓരോ തവണയും കാത്തോലിക്കാരെ തന്നെ ഉത്പാദിപ്പിക്കും. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ സഭ തന്റേതായ മറ്റൊരു മുന്തിരിവള്ളി എപ്പോഴെങ്കിലും പുറപ്പെടുവിക്കുമ്പോൾ, അത് വേരിൽ നിന്നും ക്രിസ്തുവിനെ, അതായത് വചനത്തെ, ഓരോ തവണയും പുറപ്പെടുവിക്കുന്നു. നിങ്ങൾക്കതിനെ അതിൽ കൂട്ടിച്ചേർക്കാൻ കഴിയും. നോക്കൂ, എല്ലാ പമ്പിളി നാരങ്ങയും ചെറുനാരങ്ങയും മധുരനാരകവും അങ്ങനെ ഏതെല്ലാം നാരങ്ങ ഉണ്ടായിരുന്നാലും അവയ്ക്കെല്ലാം ഓറഞ്ച് മരത്തിൽ ജീവിക്കാൻ കഴിയും. എന്നാൽ ആ മരത്താൽ ജീവിച്ചുകൊണ്ട് അതേ മരത്തിന് തെറ്റായ സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നുവോ? ആ മരത്തിലുള്ള യഥാർത്ഥ ജീവനെ കൊണ്ട് അവർ ജീവിക്കുകയും താഴ്ച്ചു വളരുകയും ചെയ്യുന്നു. ഇപ്പോൾ മത്തായി 24:24 നോക്കൂ. അതേ ജീവനാൽ അവരും ജീവിക്കുന്നു, എന്നാൽ തുടക്കം മുതലേ അവർ ശരിയായിട്ടുള്ളവരല്ല. അവർ ആ മരത്തെ കുറിച്ചുള്ള തെറ്റായ സാക്ഷ്യം വഹിക്കുന്നു. അതൊരു ഓറഞ്ച് മരമാണ്, എന്നിരുന്നിട്ടും അതൊരു നാരകവുമാണ്. എന്നിട്ട് അവർ പറയും, ഈ സഭ, ഈ മതസംഘടന ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം വഹിക്കുന്നുവെന്ന്. എന്നിട്ട് അതേസമയം തെറ്റായ സ്നാനവും വചനത്തെക്കുറിച്ചുള്ള കള്ളസാക്ഷ്യവും നൽകുകയും ദൈവത്തിന്റെ അത്ഭുത ശക്തി ശിഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു തന്നെ സ്വയം പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയ മരത്തിലുള്ള എല്ലാ കൊമ്പുകളോടും മരം പുറപ്പെടുവിക്കുന്ന എല്ലാ കൊമ്പുകളോടും സുവിശേഷം പ്രസംഗിപ്പീനെന്ന്. വിശ്വസിക്കുന്നതായ യഥാർത്ഥ കൊമ്പുകളാൽ ഈ അടയാളങ്ങൾ നടക്കും. എത്ര കാലം വരെ? അത് യഥാർത്ഥ മരത്തിന്റെ കൊമ്പുകൾ പുറപ്പെടുവിക്കുന്ന കാലത്തോളം, ലോകാവസാനം വരെയും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ബുധഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി എന്തും കുടിക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നാം ജീവിക്കുന്നതായ സമയത്തെ നോക്കൂ. കൂടാതെ യേശു എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. ഇത് അന്ത്യകാലത്തെ പറ്റിയായിരുന്നു എന്ന് ഓർമ്മിക്കുക. കഴിഞ്ഞുപോയ വെസ്ലിയുടെ കാലത്തെ കുറിച്ചല്ല. ഇപ്പോൾ അന്ത്യകാലത്ത് തന്നെ അത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരുവചനം ശ്രദ്ധിക്കുക, അവ തന്നെ സാക്ഷ്യം പറയട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ചോദന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതായത് ഈ വൃക്ഷം എപ്പോഴെങ്കിലും ഒരു ശാഖയെ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ 14:12 പ്രകാരം പറയുന്നു, എന്നിൽ വസിക്കുന്ന ഏവനും, അതായത് ആരംഭത്തിൽ തന്നെ എന്റെ വേരിൽ ഉണ്ടായിരിക്കുന്നു. ആ കാരണത്താലാണ് യേശു ദാവീദിന്റെ വേരും വംശവും രണ്ടുമായിരിക്കുന്നത്. അവൻ ദാവീദിന് മുമ്പുണ്ടായിരുന്നു, ദാവീദിൽ ഉണ്ടായിരുന്നു, ദാവീദിന് ശേഷവും ദാവീദിന്റെ വേരും വംശവും രണ്ടുമാകുന്നു. അവൻ ഉദയനക്ഷത്രവും ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും അൽഫയും ഒമേഗയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ദാവീദിന്റെ വേരും വംശവും രണ്ടുമാകുന്നു.
That is the elected life, the predestined
തിരഞ്ഞെടുക്കപ്പെട്ട ജീവനും മുൻനിയമിക്കപ്പെട്ട ജീവനും എന്നിലാകുന്നു. അവൻ ആദ്യം മുതലേ വചനമാകുന്നു. അവൻ കടന്നു വരുമ്പോൾ അവൻ എന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുമെന്ന് യോഹന്നാൻ 14:12 പറയുന്നു. എന്നാൽ അതേ ജീവനാൾ മറ്റുള്ളവർ വളരുകയും തങ്ങളെ ക്രിസ്ത്യാനികളെന്നും വിശ്വാസികളെന്നും സ്വയം വിളിക്കുകയും ചെയ്യുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല പ്രവേശിക്കുന്നത്. ഈ അവസാന നാളുകളിൽ ദൈവത്തിന്റെ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും പ്രകടമാകുകയും ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് സമയത്തിന് ശേഷം നമുക്കെടുക്കാം. ഈ വൃക്ഷങ്ങൾ, അതായത് യഥാർത്ഥ മുന്തിരിവള്ളിയും വ്യാജമുന്തിരിവള്ളിയും, അവയെങ്ങനെ ഒരുമിച്ച് വളരുന്നു എന്നതിനെക്കുറിച്ച് പല വർഷങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിനെ വ്യക്തിപരമായ രീതിയിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നിരുന്നു. അതായത് കായനും ഹാബേലും രണ്ട് വ്യത്യസ്ത മുന്തിരിവള്ളികളായി വളർന്ന് ഒരു യാഗപീഠത്തിങ്കൽ കൂടി വന്നു. രണ്ടുപേരും ഭക്തിയുള്ളവരും അഭിഷേകം പ്രാപിച്ചവരും രണ്ടുപേരും ജീവനെ ആഗ്രഹിക്കുന്നവരും ഒരേ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. എന്നാൽ ഒരുവൻ തള്ളപ്പെടുകയും മറ്റൊരുവൻ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അവൻ സ്വീകരിക്കപ്പെട്ടത് തന്റെ സഹോദരൻ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരേ ഒരു കാര്യത്താലാണ്. അതവന് വെളിപ്പെടുത്തപ്പെട്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ എബ്രായർ 11:11 പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായന്റെ ഇതിലും ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാനെന്ന് സാക്ഷ്യം വഹിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അവൻ ആരാകുന്നു എന്നുള്ളതിന്റെ ആത്മീകമായ വെളിപാടിനെ കുറിച്ച് യേശു പറഞ്ഞു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് പത്രോസ് പറഞ്ഞു. ബാരിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡ രക്തങ്ങൾ ഒരിക്കലും നിനക്കിത് വെളിപ്പെടുത്തി തന്നിട്ടില്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. എന്തിന്മേലാണ്? വചനത്തിന്റെ യഥാർത്ഥമായ സത്യമായ വെളിപാടിന് മേൽ. അവിടെ വീണ്ടും നമുക്ക് ആ യഥാർത്ഥമായ മുന്തിരിവള്ളി കിട്ടിയിരിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ, അതൊരു വെളിപാടല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. വിശ്വാസം എന്താകുന്നു? വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപാടാണ്. ഈ കാര്യം ഇതുവരെയും സംഭവിച്ചിട്ടില്ല, എന്നാൽ സംഭവിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. വിശ്വാസം എന്നത് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് വെളിപാടിനാൽ ഇന്നത്തെ സ്ഥാപിത സഭാ സമുദായങ്ങൾ ആത്മീക വെളിപാടിൽ പോലും വിശ്വസിക്കുന്നില്ല. സിദ്ധാന്തപരമായ ഉപദേശങ്ങളിലും സമ്പ്രദായങ്ങളിലുമാണ് അവർ വിശ്വസിക്കുന്നത്. വെളിപാടിനാൽ ഹാബേൽ ദൈവത്തിന് കായിന്റെ ഇതിലും ഉത്തമമായി യാഗം കഴിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ആമേൻ. നിങ്ങളിത് മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എവിടെയാണ് ജീവിക്കുന്നതെന്ന് നോക്കൂ. ഈ കാലത്തെ ശ്രദ്ധിക്കൂ. കുറെ നാളുകൾക്ക് മുമ്പ് പണ്ഡിതനായ ഒരു ക്രൈസ്തവ മാന്യനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ബ്രാനം, ഞങ്ങൾ എല്ലാ വെളിപാടുകളും നിഷേധിക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ നിഷേധിക്കേണ്ടിയിരിക്കുന്നു, കാരണം അവൻ ദൈവത്തിന്റെ വെളിപാടാകുന്നു. അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നിങ്ങൾ അസത്യം കാണാത്ത പക്ഷം നിങ്ങൾ നശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞു. അവൻ ദൈവത്തിന്റെ ആത്മാവ് ജഡരൂപത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വെളിപാടാകുന്നു. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവനെ മൂന്നാമതൊരുവനായോ രണ്ടാമതൊരുവനായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായോ കരുതുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതൊരു വെളിപാടാകുന്നു. അവർക്കത് കാണാൻ കഴിയാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും, അതായത് വേരിലുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും. നിങ്ങൾക്കത് മനസ്സിലായോ? ഓ, നാം എത്രമാത്രം അവനെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ അന്ത്യകാലത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ മണവാട്ടിയായ വൃക്ഷത്തിന്മേൽ പക്വത പ്രാപിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ മുന്തിരിവള്ളിക്കും വ്യാജ മുന്തിരിവള്ളിക്കും രണ്ടിനും ഒരേ അഭിഷേകമാണുള്ളത്. മഴ രണ്ടിന്മേലും വീണ് കഴിഞ്ഞിരിക്കുന്നു. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും അവൻ തെറ്റിക്കുമെന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിൽ അത്ഭുതപ്പെടാൻ യാതൊന്നുമില്ല. ശ്രദ്ധിക്കുക, കാഴ്ചയിൽ അവ രണ്ടും ഒരേപോലെയാകുന്നു. ഒരേ അഭിഷേകമാണ് പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, അവരുടെ ഫലങ്ങളാൽ നിങ്ങളതിനെ എങ്ങനെ അറിയും? അതൊരു ഓറഞ്ച് മരമല്ലെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? കാരണം അതിൽ കായ്ക്കുന്നത് പമ്പിളി നാരങ്ങയാണ്. അത് മുന്തിരിവള്ളിയാണ്, അത് ശരിയാണ്. അത് ആ മരത്തിൽ തന്നെ ജീവിക്കുന്നു. എന്നാൽ അത് പമ്പിളി നാരങ്ങയാണ് ഉത്പാദിപ്പിക്കുന്നത്. അത് ആദ്യത്തേതുപോലെയല്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊരു സഭ പറയുകയും അവന്റെ ശക്തിയെയും അവന്റെ പ്രവൃത്തികളെയും അവന്റെ വചനത്തെയും തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സഭ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ ചെയ്യും. അതിന് യേശുക്രിസ്തുവിന്റെ ജീവൻ അതിലുണ്ട്. അതങ്ങനെയല്ലെങ്കിൽ അതിലേക്ക് ജീവനെ എത്രമാത്രം ഒഴിക്കിയാലും യാതൊരു കാര്യവുമില്ല. അത് വേരിൽ നിന്ന് തന്നെ മുൻനിർണയിക്കപ്പെട്ടതല്ലെങ്കിൽ അതെല്ലാ സമയം പമ്പിളി നാരങ്ങയോ അല്ലെങ്കിൽ അതുപോലെ വ്യത്യസ്തമായ എന്തെങ്കിലും ഫലങ്ങളായിരിക്കും പുറപ്പെടുവിക്കുന്നത്. എന്നാൽ അതിന്റെ വേരിൽ നിന്ന് തന്നെ അത് മുൻനിയമിക്കപ്പെട്ട ജീവനാണ് അതിലുള്ളതെങ്കിൽ അത് യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യം തന്നെ എന്ന ഫലം പുറപ്പെടുവിക്കും. വേരിൽ കൂടി വചനമാണ് കടന്നു വരുന്നതെങ്കിൽ അത് ആ ഫലം പുറപ്പെടുവിക്കും. അവൻ വേരും തുടക്കവുമാകുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ അവ എന്ത് ഫലം പുറപ്പെടുവിക്കുന്നു എന്നത് വ്യത്യാസം വെളിപ്പെടുത്തി കാണിക്കുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് യേശു പറഞ്ഞു. ഞെരിഞ്ഞിൽ മുന്തിരിച്ചെടിയിൽ വളർന്നിരുന്നാൽ തന്നെയും ഞെരിഞ്ഞിലിൽ നിന്നും ആരും മുന്തിരിപ്പഴം പറിക്കാറില്ല. അങ്ങനെ അതിന് അതിൽ വളരാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അതിന്റെ ഫലം അതെന്താണെന്ന് വെളിപ്പെടുത്തുന്നു. എന്താകുന്നു ഫലം? അത് വചനമാകുന്നു. അത് തക്കകാലത്ത് നൽകുന്ന ദൈവവചനമാകുന്നു. അതാകുന്നു അവരുടെ ഉപദേശങ്ങൾ. എന്തിന്റെ ഉപദേശങ്ങളാണ്? ഏത് കാലമാണെന്ന് കണ്ടുപിടിക്കാനുള്ള തക്ക സമയത്തെ ഉപദേശങ്ങൾ. മനുഷ്യന്റെ ഉപദേശങ്ങളോ മതസ്ഥാപനങ്ങളുടെ ഉപദേശങ്ങളോ അല്ല, എന്നാൽ തക്കകാലത്തേക്കുള്ള ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ സമയം വളരെ വേഗം കടന്നു പോകുന്നു. ഇതേക്കുറിച്ച് നമുക്ക് വളരെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. എങ്കിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇവിടെയും ഈ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതേസമയം ഇതിൽ നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നീതികെട്ടവരുടെ മേലും കള്ള ഉപദേഷ്ടാക്കന്മാരുടെ മേലും ദൈവം അഭിഷേകം പകരുന്നു എന്നുള്ളത് നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ദൈവം എന്ത് ചെയ്യരുതെന്ന് കൽപ്പിച്ചുവോ അത് ചെയ്യുവാൻ അവരെ ഇടയാക്കുന്നു. എന്നാൽ എങ്ങനെയായിരുന്നാലും അവരത് ചെയ്യും. എന്തുകൊണ്ടാണത്? അവർക്കത് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഒരു ഞെരിഞ്ഞിലിന് ഞെരിഞ്ഞിലല്ലാതെ മറ്റെന്താകാനാകാൻ കഴിയും? എത്രമാത്രം നല്ല മഴ അതിന്മേൽ പെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. അതൊരു ഞെരിഞ്ഞിൽ തന്നെയായിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കത്തക്ക വിധത്തിൽ സാമീപ്യമുള്ളവരായിരിക്കുമെന്ന്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഞ്ചിക്കുവാൻ സാധ്യമല്ല. ഒരു ഗോതമ്പ് ചെടിയിൽ നിന്നും ഗോതമ്പല്ലാതെ മറ്റൊന്നും പുറപ്പെടുവിക്കാൻ അതിന് കഴിയുകയില്ല. ശ്രദ്ധിക്കുക, ഓർക്ക്, ദൈവം മതസംഘടനയുടെ സൃഷ്ടികർത്താവല്ല. സാത്താനാണ് മതസംഘടനകൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഞാൻ അതിനെ വചനത്തിൽ നിന്നും പലവട്ടവും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരിക്കലും ജനങ്ങളെ ഇതുപോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സമുദായം ഉണ്ടാക്കിയിട്ടില്ല. കർത്താവിന്റെ അവസാനത്തെ ശിഷ്യന് മരിച്ച് പല നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആദ്യത്തെ മതസംഘടന ഉണ്ടായത്. അതെപ്പോഴും ഒരു പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ മെത്തഡിസ്റ്റുകളും ബാപ്റ്റിസ്റ്റുകാരും കത്തോലിക്കക്കാരും മറ്റോരോ വിഭാഗക്കാരും ഇന്ന് സ്നേഹത്തിൽ ഒന്നിക്കാത്തത് എന്ത്? എന്തുകൊണ്ടാണ് കർത്താവ് ചെയ്ത അതേ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുന്നില്ല? അതുപോലെ എല്ലാ സഭകളും ഒരേ പ്രകാരത്തിൽ വചനത്തെ പിൻപറ്റാത്തത് എന്താണ്? മതസ്ഥാപനങ്ങൾ മനുഷ്യനെ സഹോദര സ്നേഹത്തിൽ നിന്നും വേർതിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം നാം ദൈവത്തിൽ നിന്നും അകലെയാണ്. സഭകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പഴയ നിയമകാലത്തെ സംഭവങ്ങളെല്ലാം നമ്മുടെ ദൃഷ്ടാന്തത്തിനായി, നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനുമായിട്ടെന്ന് പറഞ്ഞിരിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമകാലത്തുള്ള സംഭവങ്ങളൊക്കെയും പുതിയ നിയമകാലത്ത് എന്ത് സംഭവിക്കും എന്ന് കാണിക്കുന്ന പ്രതിച്ഛായകളാണ്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈ കണ്ടിട്ടില്ല എന്നതുപോലെയാണ്. എന്റെ കൈ ഇതുപോലെ പ്രകാശത്തിന് നേർക്ക് പിടിക്കുമ്പോൾ മതിലിൽ ഒരു ഛായ വരുന്നതായി നിങ്ങൾ കാണുന്നു. അതിന് നെഗറ്റീവിൽ, അതായത് ഛായയിൽ, 5 വിരലുകൾ ഇവിടെയുണ്ട്. അതിനുശേഷം നിങ്ങളുടെ കൈ പോസിറ്റീവ് ആയിരിക്കെ നെഗറ്റീവിനോട് അടുത്ത് കൊണ്ടുവരിക. അവിടെ 5 വിരലുകൾ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അത് തിരുവെടുത്ത് പറയുന്നത് പോലെ, അതായത് പഴയ നിയമം ഒരു നിഴലായിരിക്കെ പുതിയ കാര്യങ്ങളുടെ മാതൃകയും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ മാതൃകയും ആകുന്നു. അത് യഥാർത്ഥമായും അതേ കാര്യങ്ങളല്ല, എന്നാൽ അതൊരു നിഴലാകുന്നു, വരാനിരിക്കുന്ന കാര്യങ്ങളുടെ മാതൃകയാകുന്നു. മറ്റേതെങ്കിലും കാലഘട്ടങ്ങളിൽ ഈ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കാണുന്നതിനായി പിൻകാലങ്ങളിലേക്ക് പോകാം. നിങ്ങൾ അതിനാഗ്രഹിക്കുന്നുവോ? അതുകൊണ്ട് പിൻകാലങ്ങളിലെ സംഭവങ്ങളെ വചനത്താൽ തെളിയിക്കുന്നതിൽ നമുക്കറിയാൻ കഴിയാവുന്നതാണ്. അതാരായിരുന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല. അത് ഞാനായാലും മറ്റാരായിരുന്നാലും ദൈവനിയമത്തിനും പ്രവാചകന്മാർക്കും അനുസരിച്ചല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അവനിൽ വെളിച്ചമില്ല. നോക്കൂ, അങ്ങനെയാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അതാരായിരുന്നാലും അവിടെ പരിഗണിക്കുന്നില്ല. നമുക്ക് ദൃഷ്ടാന്തത്തിന് ഈ കാര്യങ്ങൾ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നാം പുറപ്പാട് പുസ്തകം വരെ പോയിട്ട് മോശ എന്ന പേരോടുകൂടിയ കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയാവുന്നതാണ്. അദ്ദേഹം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ വചനത്തോടുകൂടിയും ദൈവഇഷ്ടപ്രകാരവും അവന്റെ തലമുറയിലേക്ക് വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാതെ എപ്പോഴും തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് അവൻ പറഞ്ഞിരുന്നു. എങ്കിൽ അവൻ അതുപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്തു. ദൈവത്തിന് വ്യാജം പറയുവാൻ കഴിയുകയില്ല. അവന് വ്യാജം പറഞ്ഞിട്ട് അതേസമയം ദൈവമായിരിക്കാനും കഴിയുകയില്ല. ഇല്ല സാറേ, അവന് സത്യമായിരിക്കേണ്ടിയിരിക്കുന്നു. അവനിൽ യാതൊരു വ്യാജവുമില്ല. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ മാറുകയാണെങ്കിൽ പിന്നെ അവൻ ദൈവമല്ല, അവന് തെറ്റുപറ്റിയിരിക്കുന്നു. അവൻ അന്തമില്ലാത്തവനാകുന്നു. അന്തമില്ലാത്തവന് തെറ്റ് ചെയ്യാൻ പറ്റുകയില്ല. നോക്കൂ, അതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞാലും അത് അനന്തമായതും ശരിയുമാണ്. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ബൈബിളിൽ ഒരിടത്തും അതിന്റെ തുടർച്ചയെ പിന്തുടരേണ്ടിയിരിക്കുന്നതിനാൽ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുകയില്ല. ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതി 400 സംവത്സരം ഒരന്യദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും തന്റെ ശക്തിയുള്ള കരത്താൽ അവരെ ആ ദേശത്ത് നിന്നും പുറത്തു കൊണ്ടുവരുമെന്നും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അവന്റെ അടയാളങ്ങളും അത്ഭുത പ്രവൃത്തികളും അവർ താമസിച്ചിരുന്നതായി അവരുടെ ഇടയിലുള്ള ജനങ്ങളോട് അവൻ കാണിച്ചു. വാഗ്ദത്ത നിവൃത്തിക്കുള്ള സമയം അടുത്തു വരുമ്പോൾ ജനങ്ങൾ അതേപ്പറ്റി മറന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് പരീശന്മാരും സാധൂക്യരും അതുപോലെ പല സഭാ സമുദായങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ദൈവം അവരുടെ ഇടയിൽ കടന്നു വന്നിട്ട് അവരിൽ നിന്ന് പുറത്തു വന്നിട്ട് അവരിൽ നിന്നെല്ലാം മാറിയിട്ടവൻ നിന്നു. ദൈവം ഒരിക്കലും ഒരു പ്രവാചകനെ എപ്പോഴെങ്കിലും ഒരു മതസംഘടനയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിട്ടില്ല. അവൻ അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവനതങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. ആ മതസംഘടനയുമായി അവന് വസിക്കേണ്ടിയിരിക്കുന്നു. മോശ ദൈവത്തിന്റെ വചനത്തോടുകൂടി ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടവനായിരുന്നു. ദൈവകൽപ്പനകളെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് വേറൊരു പ്രവാചകനെ അവൻ കണ്ടുമുട്ടി. മോശയിലുണ്ടായിരുന്ന അതേ അഭിഷേകത്തോടുകൂടിയ ഒരു പ്രവാചകനായിരുന്നു അവനും. അത് ശരിയാണ്, അവനൊരു പ്രവാചകനായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന്റെ മേലുണ്ടായിരുന്നു. അവന്റെ പേര് ബലയാമെന്നായിരുന്നു. നാം എല്ലാവരും അവനെ അറിയുന്നു. ഏകദേശം 2800 വർഷങ്ങൾക്ക് മുമ്പ് അവൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓ ഇസ്രായേലെ, കാട്ടുപോത്തിന് തുല്യമായ ബലം നിനക്കുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ ഇസ്രായേലെ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. നോക്കൂ, അവന് സ്വയം അവനെ തന്നെ സഹായിക്കാൻ കഴിയുകയില്ല. ഇസ്രായേൽ ജനങ്ങളെ ശപിക്കുന്നതിനുള്ള ഹൃദയ നിരൂപണത്തോടുകൂടിയാണ് അവൻ അവിടെ വന്നത്. ഓ കള്ളോപദേഷ്ടാക്കളെ, ഈ വർഷങ്ങളൊക്കെയും നിങ്ങൾ ഈ ടേപ്പുകൾ ശ്രദ്ധിക്കുകയും ദൈവം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെ കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങളുടെ പഠനമുറിയിലിരുന്ന് ഇവയെല്ലാം പഠിച്ചിട്ട് അത് സത്യമാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ സ്ഥാപിത സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മൂലം നിങ്ങളത് തർക്കവിഷയമാക്കുകയും ജനങ്ങളോട് സത്യമല്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു. ബലയാമും മോശയിലുണ്ടായിരുന്ന അതേ ആത്മാവിനാൽ അഭിഷിക്തനായിരുന്നു. എന്നാൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോശയുടെ ഉപദേശം സമ്പൂർണമായിരുന്നു. ക്ഷമിക്കപ്പെടാത്ത പാപമായി ദൈവം ഇസ്രായേലിന് കണക്കിട്ടത് അവർ ബലയാമിന്റെ ഉപദേശം സ്വീകരിച്ചതായിരുന്നുവെന്ന് 2 പത്രോസിൽ കൂടി ബൈബിൾ പറയുന്നു. ക്ഷമിക്കപ്പെടാത്ത പാപം, അവരിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് കീഴെയാണ് അവർ വന്നിരുന്നത്. ദൈവത്തിന്റെ ശക്തിയുള്ള കൈ തന്റെ പ്രവാചകരിൽ കൂടി പ്രവർത്തിക്കുന്നത് അവർ കണ്ടിരുന്നിട്ടും അവരിൽ ഒരൊറ്റയാൾ പോലും രക്ഷപ്പെട്ടില്ല. കാരണം മറ്റൊരു പ്രവാചകൻ വന്ന് ദൈവത്തിനെതിരായുള്ള ഒരു ഉപദേശം നൽകിയപ്പോൾ മോശയുമായി മത്സരിക്കുകയും മോശം നൽകുന്നത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദാതാനും കോരഹും അവരുടെ ആളുകളും അവനോടുകൂടെ ചേർന്ന് ഇസ്രായേൽ മക്കളെ പരസംഗം ചെയ്യുന്നതിനും തങ്ങളുടെ മതസംഘടനയിൽ ചേരുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. നാം മെത്തഡിസ്റ്റ് ആയാലും ബാപ്റ്റിസ്റ്റ് ആയാലും പ്രസ്ബിറ്റേറിയൻകാരായാലും പെന്തിക്കോസ്തുകാരായാലും അങ്ങനെ ആരായിരുന്നാലും നാം എല്ലാവരും ഒരുപോലെയാണ്. നാം ഒരുപോലെയുള്ളവരല്ല. നാം വേർപെട്ട ജനങ്ങളാണ്. ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. ദൈവവചനത്തിനും ദൈവാത്മാവിനും സമർപ്പിക്കപ്പെട്ടിട്ട് ഈ കാലത്തിന്റെ വാഗ്ദത്തത്തിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരാണ് നാം. നിങ്ങൾ അവരിൽ ഒരുവനല്ല. ഇത് അത്യന്തം കഠിനമായ ഒരു പ്രബോധനമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് സത്യമാണ്. ഈ അന്ത്യകാലത്ത് ഒരു ദൈവസേവനത്തിനായി സമർപ്പിക്കപ്പെട്ടവരാകുന്നു. അവരുടെ ഇടയിൽ നിന്ന് കടന്നു വരിക. ബലയാമിന്റെ ഉപദേശങ്ങൾ പ്രവചനമല്ല, അത് ശരിയാണ്, പ്രവചനം ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. എത്രപേരത് വിശ്വസിക്കുന്നു ബലയാമിന്റെ പ്രവചനങ്ങൾ യഥാർത്ഥമായും ശരിയായിരുന്നു? കാരണം അവന് മറ്റ്യാതൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ അഭിഷേകം മറ്റ് യാതൊന്നും സംസാരിക്കാൻ അനുവദിക്കാതെ ആ പ്രവാചനം സത്യമാണെന്ന് ദൈവം ന്യായീകരിച്ചു. എന്നാൽ അത് ബലയാമിന്റെ ഉപദേശങ്ങളായിരുന്നു. ഇപ്പോൾ അത് മത്തായി 24:24 താരതമ്യപ്പെടുത്തി നോക്കുക. അവർ അഭിഷിക്തരാണ്, എന്നാൽ അവരുടെ ഉപദേശങ്ങൾ കള്ളമാണ്. തൃത്വവും അതുപോലെയുള്ള കാര്യങ്ങളും അത് തെറ്റാണ്, അത് അന്തിക്രിസ്തുവാണ്. നിങ്ങളുടെ വികാരങ്ങൾ മുറിപ്പെടുകയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. ഫോണിൽ കൂടെ മറ്റും ഇത് കേൾക്കുന്നവർ ഫോൺ വെച്ചു കളയരുത്, കൂടാതെ എഴുന്നേറ്റ് പോകുകയും അരുത്. പരിശുദ്ധാത്മാവ് നമുക്കത് തെളിയിച്ചു തരികയും വെളിപ്പെടുത്തി തരികയും ചെയ്യുകയില്ല എന്ന് നമുക്ക് ശാന്തമായിരുന്നു കാണാം. നിങ്ങൾ പറയും, എന്നാൽ അത് നിങ്ങളുടെ വിശ്വാസം എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ സ്വസ്ഥമായിരുന്നു ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞെരിഞ്ഞിലാണെന്നോ മുൾച്ചെടിയാണെന്നോ അല്ലെങ്കിൽ ഏത് സ്ഥാനത്താണ് നിങ്ങളുടെ നിലപാടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൂടാതെ യൂദാസും ശിക്ഷാവിധിക്കായി മുൻനിയമിക്കപ്പെട്ടിരുന്നിട്ടും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു അവനോട്, നീയാകുന്നു അവൻ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടോ അത് വേഗത്തിൽ ചെയ്യുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എന്താണ് ചെയ്തിരുന്നതെന്ന് യേശു അറിഞ്ഞിരുന്നു. എന്നാൽ 30 വെള്ളിക്കാശിനും സ്വല്പം പ്രസിദ്ധിക്കും അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് വിട്ടുകൊടുത്തു. അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും സഭയുടെ ട്രഷററുമായിരുന്നു. യേശു അവനെ സ്നേഹിതൻ എന്ന് വിളിച്ചിരുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനായി ജനിച്ചതുപോലെ അവൻ നാശത്തിന്റെ പുത്രനായി ജനിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. നാം ഇതിനെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും വേറൊരു ഉദാഹരണത്തെ നമുക്കെടുക്കാം. അവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവന്റെ പേര് മീഖയാവ് എന്നാണ്. ഇമ്ലയുടെ മകനായ മീഖയാവ് അവനൊരു പ്രവാചകനായിരുന്നു. പ്രവാചകന്മാരുടെ സംഘടനയുടെ തലവനായി വേറൊരു പ്രവാചകനും അവിടെ ഉണ്ടായിരുന്നു. അഭിഷിക്തരാണ് അവരും. ബിലയാം എപ്രകാരം ഒരു പ്രവാചകനാണെന്ന് പറയപ്പെട്ടിരുന്നു, അപ്രകാരം ഇവരും പ്രവാചകന്മാരാണെന്ന് ബൈബിൾ പറയുന്നു. അഭിഷിക്തരായ പ്രവാചകന്മാർ, അവരിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവവചനത്തോടുകൂടി ദൈവത്താൽ അയക്കപ്പെട്ട മീഖയാവ് എന്നൊരു പ്രവാചകനും അവിടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ സിദ്ധിക്കാവ് എന്നൊരുവനും ഉണ്ടായിരുന്നു. താനും ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് അവൻ വിചാരിച്ചിരുന്നു. അവൻ ദൈവത്താൽ അഭിഷിക്തനായിരുന്നു, എന്നാൽ അവന്റെ ഉപദേശങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായതായിരുന്നു. കള്ളപ്രവാചകന്മാരെ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. രണ്ടുപേരെയും ശ്രദ്ധിക്കുക, രണ്ടുപേരും അഭിഷിക്തരാണ്. ഇപ്പോൾ ആര് ശരിയാണെന്നും ആര് തെറ്റാണെന്നും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ആഹാബിന് നൽകപ്പെട്ട ദൈവവചനം എന്താണെന്ന് ശ്രദ്ധിക്കുക. മീഖയാവിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകൻ ഏലിയാവായിരുന്നു. അവൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകനും ദൈവത്താൽ ന്യായീകരിക്കപ്പെട്ടവനുമായിരുന്നു. ആ ന്യായീകരിക്കപ്പെട്ടവനായ പ്രവാചകൻ പറഞ്ഞു, അതായത് നാബോത്തിനോട് ആഹാബ് ചെയ്ത ദുഷ്ടത കാരണം അവന്റെ രക്തം നായ്ക്കൾ നക്കുമെന്ന് ഏലിയാവ് പറഞ്ഞിരുന്നു. കൂടാതെ നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളയുമെന്നും അവളുടെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകുമെന്നും അവൻ പ്രതിപാദിച്ചിരുന്നു. അതങ്ങനെയാണെങ്കിൽ ദൈവം ശപിച്ചതിനെ എങ്ങനെ മറ്റൊരാൾക്ക് അനുഗ്രഹിക്കാൻ കഴിയും? അല്ലെങ്കിൽ ബലയാം പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ചതിന് നിങ്ങൾക്ക് എങ്ങനെ ശപിക്കാൻ കഴിയും? എന്നാൽ ഈ പ്രവാചകന്മാർ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അവർ നല്ലവരും ബഹുമാന്യരുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകനായിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇസ്രായേലിയനായിരിക്കണമെങ്കിൽ തന്നെയും അവൻ ആദരണീയമുള്ളവനായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ അവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. അവർ ബഹുമാന്യരായവരായിരുന്നു. അവർ ഉത്കൃഷ്ടരും വിദ്യാസമ്പന്നരുമായിരുന്നു. ആഹാബിന്റെ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. സഹോദരി റൈറ്റ്, നിങ്ങൾക്കത് മനസ്സിലാകുന്നുവോ? ദേശത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവർ. അങ്ങനെ മീഖയാവ് തന്റെ ദർശനം കണ്ടപ്പോൾ ദൈവവചനം ആഹാബിനെ കുറിച്ച് എന്ത് പറഞ്ഞിരുന്നുവെന്ന് തന്റെ ഹൃദയത്തിൽ അവൻ അറിഞ്ഞിരുന്നു. എങ്കിലും തന്നിലുള്ള ആത്മാവ് എന്ത് പറയുന്നുവെന്ന് അറിയാൻ അവൻ ആഗ്രഹിച്ചു. നീയും മറ്റുള്ള പ്രവാചകന്മാർ പറയുന്നത് പോലെ തന്നെ പറയുക എന്ന് അവർ അവനോട് പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വീണ്ടും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ചേർത്തുകൊള്ളാം. അതിൽ സംശയിക്കാനൊന്നുമില്ല. ഞങ്ങളിൽ ഒരാളെ പോലെ നിന്നെയുമാക്കാം. ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സഭാ സമുദായത്തിലേക്ക് തിരിച്ചെടുക്കാം. നീ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ നീ എപ്പോഴും ശാപവാക്കുകളാണ് പ്രവചിക്കുന്നത്. കൂടാതെ നീ എപ്പോഴും അഹാബിനെ ശപിക്കുന്നു. അങ്ങനെ സിദക്കിയാവെന്ന പ്രവാചകന്മാരുടെ തലവൻ, പോപ്പ് അല്ലെങ്കിൽ അവൻ എന്തു തന്നെയായിരുന്നാലും ആയിരിക്കട്ടെ, അവൻ അഹാബിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ പോയി അത് ചെയ്യുക. അതുകൊണ്ട് ഇമില, നീയും അതുപോലെ തന്നെ പറയുക. കാരണം നീ ഒരു പാവപ്പെട്ടവനാണ്, നിനക്ക് കഷ്ടിച്ചൊരു സഭ പോലും തന്നെ ഇല്ല. എന്നാൽ ഇവർക്ക് ലക്ഷക്കണക്കിനുണ്ട്, രാജ്യം മുഴുവനും അവരുടേതാണ്. നീയും ഇപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ പറയുക, എന്നിട്ട് നിനക്ക് എന്ത് ലഭിക്കുമെന്നത് കാണുക. രാജ്യത്തിലെ വിശിഷ്ട ഭോജ്യങ്ങൾ നീ കഴിക്കും. അവരുടെ കണക്ക് കൂട്ടലിന് തെറ്റായ ഒരു മനുഷ്യനോടായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അതിപ്രകാരം പറയുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതായത്, മിഖിയാവേ, നിനക്ക് സിദക്കിയാവിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇല്ല. നീ എപ്പോഴെങ്കിലും അവനെ പാപത്തിൽ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവൻ ആരെങ്കിലും എപ്പോഴെങ്കിലും ശപിച്ചതായി അറിയാമോ? ഇല്ല. നീ എപ്പോഴെങ്കിലും അവനെ മദ്യപിച്ചായി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് തർക്കിക്കാൻ കഴിയുമോ? ഇല്ല. അവന്റെ ഡോക്ടേഴ്സ് ഡിഗ്രി വ്യാജമാണെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല. അവന്റെ PhD ശരിയാണെന്ന് നീ വിശ്വസിക്കുന്നു? തീർച്ചയായും. സാൻഹെഡ്രിൻ കൗൺസിൽ അംഗമാണ് അത് നൽകിയതെന്ന് ഞാൻ കരുതുന്നു. അത് ശരിയാണ്. എങ്കിൽ പിന്നെ നീ അവനോട് ചേരാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ അവൻ വചനത്തിന് അനുസരണമായിട്ടുള്ളവനല്ല. ഇതിനു മുമ്പ് ഏലിയ പ്രവാചകൻ ചെയ്തിരുന്നതുപോലെ നമുക്കിപ്പോൾ ഇരു കൂട്ടർക്കും അത് വെളിപ്പെടുത്തി കാണിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ഒരു മകനാണെങ്കിൽ നിങ്ങൾ ബൈബിളിലെ പ്രവാചകനോടൊപ്പം നിൽക്കും. അത് വചനമാകുന്നു. ഈ സമയത്തെയും കാലത്തെയും ശ്രദ്ധിക്കുക. ഇപ്പോൾ സിദക്കിയാവ് പറയുകയാണ്, ഓ, ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയാം, എന്നാൽ അത് വരാനുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ്. അതിപ്പോൾ തുടങ്ങി വളരെ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നതാണ്. എങ്കിൽ എങ്ങനെയിരിക്കും? അവൻ പറഞ്ഞു, ദൈവത്തിൽ നിന്നൊരു ദർശനം ഞാൻ കാണുന്നത് വരെ നിൽക്കൂ, അതിനുശേഷം ഞാൻ നിന്നോട് പറയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നീയും പറയുമോ എന്ന് സിദക്കിയാവ് ചോദിച്ചു. യഹോവ എന്നോട് അരുളിച്ചത് മാത്രം ഞാൻ പ്രസ്താവിക്കും, കൂടുതലുമില്ല കുറവുമില്ല. എനിക്കതിനോട് ഒരു വാക്ക് കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ ഒരു വാക്ക് കുറയ്ക്കുവാനോ കഴിയുകയില്ല. അങ്ങനെ ആ രാത്രിയിൽ ദൈവം മീഖയാവിന് പ്രാർത്ഥനയിൽ ഒരു ദർശനത്തിൽ കടന്നു വന്നു. അടുത്ത ദിവസം രാവിലെ ചെന്നിട്ട് അവൻ പറഞ്ഞു, രണ്ട് പ്രവാചകന്മാരാണ് ഇവിടെയുള്ളത്. ദേശീയമായും സൈനികമായ തലത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയായിരുന്നു സിദക്കിയാവ്. രാജാവിനാൽ നിയമിക്കപ്പെട്ട പ്രവാചകന്മാരുടെ തലവനായിരുന്നു അവൻ. മറ്റെല്ലാ സഭാ സമുദായങ്ങളിലെ പ്രവാചകന്മാരുടെയും തലവനായിരുന്നു അവൻ. അവന്റെ സംഘടന അവനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിയിരുന്നു. ഒരുപക്ഷെ ഏറ്റവും വിദ്യാസമ്പന്നനും ആ ജോലിക്ക് ഏറ്റവും കൂടുതൽ യോഗ്യനുമായിരുന്നു അവൻ. കൂടാതെ അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായിരുന്നു. കാരണം അവൻ പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. തീർച്ചയായും ഒരു സാധാരണക്കാരനായ പ്രവാചകനായിരുന്നില്ല, ഒരു എബ്രായ പ്രവാചകനായിരുന്നു. ഇപ്പോൾ അവനെ ശ്രദ്ധിക്കുക. സിദക്കിയാവ് പറഞ്ഞു, യഹോവ എന്നോട് അരുളി ചെയ്തു, ഇരുമ്പ് കൊണ്ട് രണ്ട് കൊമ്പുകൾ ഒരു പ്രതിരൂപമായിട്ടുണ്ടാക്കുക എന്ന്. ഒരു പ്രവാചകൻ സാധാരണയെ പ്രതിരൂപം നൽകുന്നു. ഇരുമ്പ് കൊണ്ട് കൊമ്പുകൾ ഉണ്ടാക്കാൻ അവൻ എന്നോട് പറഞ്ഞു. എന്നെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതെടുക്കുക. ഇത് ദൈവവിരുദ്ധമായി പറയുകയാണെന്ന് കരുതരുത്. എന്നാൽ ഒരു പ്രധാന പോയിന്റിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. എന്നിൽ കൂടി അന്യഭാഷയിൽ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ ന്യായീകരിച്ചവനായ പരിശുദ്ധാത്മാവ്, അവൻ എന്നോട് പറഞ്ഞു, ഈ കൊമ്പുകൾ എടുത്ത് ഇതിനാൽ രാജാവിനോട് നീ പോയി പറയുക, ആരാമിയരെ അവരോടുങ്ങുമരെയും കുത്തിക്കളയുക എന്ന്. ഇസ്രായേലിന് സഭയ്ക്ക് യഥാർത്ഥമായും അവകാശപ്പെട്ടിരിക്കുന്ന ദേശം ഞാൻ മടക്കിത്തരും. സഹോദര, ബിലയാമ് മേരക്കുറെ ഇതേ അടിസ്ഥാനത്തിലാണ് അവിടെ സംസാരിച്ചിരുന്നത്. മോശ സംസാരിച്ചിരുന്ന അതേ അടിസ്ഥാനത്തിലായിരുന്നു ബിലയാമും സംസാരിച്ചിരുന്നത്. ദൈവത്തിന്റെ പൂർണമായ അക്കം 7. ബിലയാം പറഞ്ഞു, എനിക്ക് യാഗപീഠം പണിത് 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന്. അത് ദൈവപുത്രന്റെ വരവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായി ബിലയാമ് മറ്റുള്ളവരെ പോലെ ശരിയായ ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ ഇതായി ഇവിടെ സിദക്കിയാവും അടിസ്ഥാനപരമായി ശരിയായി തന്നെ നിലകൊള്ളുന്നു, ഈ ദേശം നമുക്ക് അവകാശപ്പെട്ടതാണെന്ന്. ദൈവം നമുക്ക് ആ ദേശം തന്നിരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളായ അരാമിയരും ഫിലിസ്ത്യരും തങ്ങളുടെ കുട്ടികളെ അവിടെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്നത് എങ്ങനെ? യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ടതായ ആഹാരമാണത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ കഴിയുന്നു. സഹോദര, അത് നല്ലൊരു ന്യായവാദമാണ്. ഒരുപക്ഷെ അവനത് ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പാകെ എത്ര ഉറക്കെ പ്രസ്താവിക്കാമോ അത്ര ഉറക്കെ അത് പറഞ്ഞിട്ടുണ്ടാകുകയും ജനങ്ങൾ അപ്പോൾ ആവുന്നത്ര ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അലമുറയിടലും ആർപ്പ് വിളിയും മറ്റും കഴിഞ്ഞ ഞായറാഴ്ച ദാവീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾ റേഡിയോയിൽ കൂടെയും മറ്റ് സ്വദേശങ്ങളിൽ നിന്നും ടെലിഫോണിൽ കൂടെയും ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സന്ദേശം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടിയിരിക്കുന്നുവെന്ന് ഇപ്പോൾ തീർച്ചപ്പെടുത്തുക. നിയോഗിക്കപ്പെടാത്ത ദൈവത്തിന് വേണ്ടി ഒരു സേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് അതിന്റെ പേര്. അത്തരം സേവനം എത്ര ആത്മാർത്ഥതയുള്ളതായിരുന്നാലും എത്ര തന്നെ ഉത്തമമായിരുന്നാലും അതൊരിക്കലും ദൈവത്താൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇപ്പോൾ സിദക്യാവ് തന്റെ നിലപാട് എല്ലാ വിധത്തിലും ശരിയാണെന്ന് തന്നെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ യഹോവയോട് ചോദിക്കട്ടെ എന്ന് മിക്കയാവ് പറഞ്ഞു. അങ്ങനെ അവൻ പിറ്റേ ദിവസം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനവുമായി കടന്നു വന്നു. തന്റെ ദർശനം വചനവുമായി അവൻ ഒത്തുനോക്കി. ഇവൻ എന്ത് സംഭവിക്കുമെന്ന് ബൈബിളിലെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് നിനക്കറിയാമോ എന്ന് സിദക്യാവിനോട് അവൻ ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്നാൽ അത് ഇപ്പോഴായിരിക്കില്ല. കാരണം അവൻ വളരെ ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. അവൻ ശ്രമിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നതിൽ നിന്ന് തെറ്റിപ്പോകരുത്. അവൻ സഭയ്ക്ക് അവകാശപ്പെട്ടത് തിരികെ നൽകാൻ ശ്രമിക്കുകയാണ്. സഭയുടെ മുഴുവൻ സ്വത്തും തിരികെ കിട്ടാൻ ശ്രമിക്കുകയാണ്. ആത്മീയമായ കാര്യങ്ങളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏലിയാവ് ചെയ്തതുപോലെ രാജ്യത്തെ ഒന്ന് ഇളക്കി മറിക്കാൻ അവന് കഴിയുമായിരുന്നു. എന്നാൽ ഭൗതിക കാര്യങ്ങളെ തിരികെ കിട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വളരെ സ്വത്തുണ്ട്. ഞങ്ങളൊരു വലിയ സഭാസമുദായമാണ്. ഞങ്ങൾ അവിടേക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും, നിങ്ങളെല്ലാവരും, നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരും, നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചേരണം. ഹാ ഹാ ഹാ. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം അതിലേക്ക് കടക്കാൻ പോവുകയാണ്. എങ്ങനെയായിരുന്നാലും നാം എല്ലാവരും സഹോദരി സഹോദരന്മാരാണല്ലോ. അതങ്ങനെയല്ല. ഒരിക്കലും അതങ്ങനെയായിരുന്നില്ല. യഥാർത്ഥ ദൈവത്തിന്റെ സഭ ഒരിക്കലും അങ്ങനെ ആയിരിക്കുകയുമില്ല. അതിന് കഴിയുകയുമില്ല. ശ്രദ്ധിക്കുക, അവനൊരു ദർശനം കണ്ടിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ആത്മാർത്ഥതയുള്ളവനാണ്. സിദക്യാവ് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഈ കൊമ്പുകൾ ഉണ്ടാക്കി രാജാവിന്റെ മുമ്പിൽ ചെന്ന് അവർ ഒടുങ്ങുവോളം അവരെ കുത്തുക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ നിൽക്കുന്നിടത്തു നിന്നും ഏതെല്ലാം രീതിയിൽ ആദേശം കിടക്കുന്നുവോ അത്രയും വരെ അവരെ കുത്തുക, അവരെ കുത്തുക. ഇത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നതാകുന്നു. അവൻ ജയം പ്രാപിച്ച് തിരികെ വരാൻ പോവുകയാണ്. അങ്ങനെ അത് സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ വിജയമായിരിക്കും. അവരെ തുരത്തി ഓടിക്കാൻ പോവുകയാണ്. അത് കണ്ടാൽ എത്രമാത്രം ശരിയായ ഒന്നാണെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? എന്താണ് സംഗതി? മിക്ക അവിടേക്ക് കടന്നു വന്നിട്ട് നീ നിന്റെ പ്രവചനം കൊടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. പുറപ്പെടുവീനെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേലൊക്കെയും ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. യഥാർത്ഥമായിട്ട് നേരെ മറിച്ചായിരുന്നു ആ പ്രവചനം. ഇപ്പോൾ നിങ്ങൾ സഭയാകുന്നു. ആരാണ് ശരിയായിട്ടുള്ളത്? രണ്ടുപേരും പ്രവാചകന്മാരാണ്. എന്നാൽ രണ്ടുപേരിലുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു വഴി വചനത്താൽ അത് പരിശോധിക്കുന്നതിൽ കൂടിയാണ്. നിനക്കിത് എങ്ങനെ കിട്ടിയെന്ന് അവനോട് ചോദിച്ചു. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് മീഖയാവ് അവരോട് പറഞ്ഞു. സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടുവെന്ന് പറഞ്ഞു. സിദക്യാവും ദൈവത്തെ കണ്ടുവെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഒരേ ആത്മാവാണ്. ഞാനും ദൈവത്തെ കണ്ടു. ഇരുമ്പ് കൊണ്ട് രണ്ട് കൊമ്പുകൾ ഉണ്ടാക്കി ആ രാജ്യത്തെ കുത്തിക്കളയുക എന്ന് യഹോവ എന്നോട് പറഞ്ഞു. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് അതിൽ യാതൊരു അവകാശവുമില്ല. അവർ ദൈവത്തിന്റെ കൂടെ ശരിയായി നിന്നിരുന്നുവെങ്കിൽ അവർക്കത് അവകാശമാകുമായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയിരുന്നു. സ്ഥാപിത സഭാസമുദായങ്ങൾ, സഭകൾ, ഇവയെല്ലാം ഇപ്രകാരമാണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്കൊരു അവകാശമുണ്ട്. എന്നാൽ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ദൈവവചനത്തിൽ നിന്നും ദൈവാത്മാവിൽ നിന്നും അതിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട സമയത്തിന്റെ സന്ദേശം വെളിപ്പെട്ടിരിക്കുന്നതിൽ നിന്നും അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിനിടയാകരുത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുക. മീഖയാവ് പറഞ്ഞു, ഞാൻ യഹോവയെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സൈന്യമൊക്കെയും അവന്റെ ചുറ്റും കൂടിയിരുന്നു. എന്റെ ന്യായീകരിക്കപ്പെട്ട പ്രവാചകനായി ഏലിയാവിന്റെ പ്രവചനം യഥാർത്ഥമാക്കി തീരത്തക്കോണ്ണം അവിടെ ചെന്ന് ആഹാബിനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചു. അവൻ വരുമെന്ന് അവൻ അരളി ചെയ്തിരുന്നു. എന്റെ വചനം അവന്റെ പക്കലുണ്ടായിരുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകയില്ല. നിങ്ങൾ എത്ര പരിഷ്കാരികളായിരുന്നാലും, നിങ്ങൾ എത്ര നല്ലവരായിരുന്നാലും, എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരായിരുന്നാലും അതെനിക്കൊരു കാര്യമല്ല. എന്നാൽ എന്റെ വചനം ഒരിക്കലും ഒഴിഞ്ഞുപോകയില്ല. ഒരു ഭോഷ്കിന്റെ ആത്മാവ് നരകത്തിൽ നിന്നും കടന്നുവന്ന് ദൈവം മുമ്പാകെ കവിണ് വീണുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് അനുവദിക്കുമെങ്കിൽ ഞാൻ എന്റെ അഭിഷേകം അവർക്ക് നൽകാം. വചനത്തിൽ നിന്നും ഞാൻ അവരെ അകറ്റി നിർത്തി ഏതു തരത്തിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിപ്പിക്കാം. തിരുവചനത്തെ അവന് ഗ്രഹിക്കുവാൻ പോലും കഴിയുകയില്ല. പ്രസിദ്ധിക്കു വേണ്ടി അവനത് അവഗണിച്ചു കളയും. സഹോദര, ആ കാലം മാറിയിട്ടില്ല. സഹോദരൻ എവിൽ, അത് സത്യമാണ്. അത് സത്യമാണെന്ന് നീ ഓർക്കുക. ഞാൻ അവനിൽ പ്രവേശിച്ച് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതെല്ലാം അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാം. അവനെ കൊണ്ട് പ്രവചിപ്പിക്കുകയും കള്ളം പറയിപ്പിക്കുകയും ചെയ്യാം. എപ്രകാരം അതൊരു കള്ളമാകാൻ കഴിയും? എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തിന് വിരുദ്ധമായ ഒന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കള്ള സ്നാനമെടുക്കുകയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആകട്ടെ, അതെത്ര ശരിയാണെന്ന് നിങ്ങൾ ഉദ്ഘോഷിച്ചാലും എത്രമാത്രം അതിനെ അനുകരണം ചെയ്യാൻ ശ്രമിച്ചാലും അത് ഈ കാലത്തിന്റെ ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ഞാനത് തീരെ കാര്യമാക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, ഞങ്ങൾ ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഞങ്ങളുടെ സഭ ഇതും അതുമെല്ലാം ചെയ്തിട്ടുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞേക്കാം. അതെന്തായിരുന്നാലും എനിക്കൊരു കാര്യമല്ല. എന്നാൽ അത് ഈ കാലത്തിന്റേതായി എഴുതപ്പെട്ട വചനത്തിനെതിരാണെങ്കിൽ അതൊരു കള്ളമാണ്. ദൈവത്തിന് അതുമായി യാതൊന്നും ചെയ്യാനില്ല. എത്രമാത്രം ആത്മാർത്ഥതയുള്ളവനായിരുന്നാലും, എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവനായിരുന്നാലും, എത്ര മിടുക്കനായിരുന്നാലും, കേട്ടാൽ എത്രമാത്രം സത്യമായിരുന്നാലും, അത് എത്രമാത്രം വിവാദപരമായി ശരിയാണെന്ന് കേട്ടാലും, അത് ഈ സമയത്തെ സന്ദേശത്തിന് വിരുദ്ധമാണെങ്കിൽ എനിക്കതൊരു കാര്യമല്ല. സമയം അനുവദിക്കുന്നെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാം അതിലേക്ക് ആഴമായി പ്രവേശിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഇന്ന് രാത്രിയിൽ നാം വീണ്ടും അതെടുക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സിദക്കിയാവ് നല്ലവനും ആത്മാർത്ഥതയുമുള്ളവനുമായിരുന്നു എന്നതിൽ സംശയമില്ല. അല്ലാത്ത പക്ഷം മീഖ്യാവൻ അവന്റെ മുഖത്ത് നോക്കി നേരെ പറയാമായിരുന്നു, നീ ഒരു വ്യാജ ആത്മാവിലാണ് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നതെന്ന്. ഒരു ബിഷപ്പിന്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയോട് പറയാൻ പറ്റിയ കാര്യമാണോ അത്? എന്നാൽ അവൻ അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് അവന്റെ അടുക്കൽ ചെന്നിട്ട് ഇനിമേലിൽ നിനക്ക് ഞങ്ങളോട് യാതൊരു കൂട്ടായ്മയില്ല എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാമോ, ഞാനൊരു ന്യായീകരിക്കപ്പെട്ട വ്യക്തിയാണ്. എന്റെ സഭയാണ് എന്നെ തലവനാക്കി വെച്ചിരിക്കുന്നത്. ദൈവജനങ്ങളുടെ ഭൂരിപക്ഷം വോട്ടിനാലാണ് ഞാൻ ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. എന്റെ സംഘടനയാണ് എന്നെ തലവനാക്കിയത്. ആ ദേശം ദൈവം ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങൾക്ക് അവകാശമാക്കി തരുവാൻ ദൈവം ഇച്ഛിക്കുന്നു. കൂടാതെ അത് യഹോവയായ ദൈവം ഈ പ്രകാരം അരളി ചെയ്യുന്നതാകുന്നു. അവന്റെ മുഖത്തടിച്ചിട്ട് പറഞ്ഞു, യഹോവയുടെ ആത്മാവ് എന്നെ വിട്ടിട്ട് ഏത് വഴിയായി കടന്നു വന്നു? മീഖയാവ് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാലിഫോർണിയ അവിടെ കടലിനടിയിലാകുമ്പോൾ നീ അത് കാണും. അതുപോലെ നിരവധി കാര്യങ്ങളും. ജയിലറകളുടെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഏത് വഴിയാണ് പോയതെന്ന് നിങ്ങൾ കാണും. ഇപ്പോൾ ആഹാബേ, നീ എന്താണ് പറയുവാൻ പോകുന്നത്? ഞാൻ എന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. എന്നാൽ അവൻ വചനം ആരാഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ശപിക്കപ്പെട്ടവനായി സ്വയം കാണുവാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, സ്വയം ശപിക്കപ്പെട്ടവനായി കാണുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യുകയുമില്ല. ഒരു സ്ഥാപിത മതസംഘടനയിലെ അംഗമായ എന്റെ സഹോദര, അതാണ് നിന്നെ സംബന്ധിച്ച കാര്യം. എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ നിങ്ങൾ വ്യാജം പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അറിഞ്ഞിരിക്കെ, എല്ലാറ്റിലും നിങ്ങൾ ശരിയാണെന്ന് ചിന്തിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പ്രാഥമിക തെളിവിനെ എടുക്കുകയും അതുപോലെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് പ്രാഥമിക തെളിവായിരിക്കാൻ എങ്ങനെ കഴിയും? അതിനുശേഷം ഈ കാലത്തിലെ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന് വിരോധമായി സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയും? അതെങ്ങനെ കഴിഞ്ഞിരിക്കും? നിങ്ങൾ ആ ശാപത്തെ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയല്ലേ? എന്നാൽ അത് ഇപ്രകാരം തന്നെയായിരിക്കുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അത് മൃഗത്തിന്റെ മുദ്രയാകുന്നു. അങ്ങനെ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയും. എല്ലാ രീതിയിലുമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിഷേകവും പ്രവചനവും നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് വ്യത്യാസം കണ്ടുപിടിക്കുന്നത്? ഈ കാലത്തിനായുള്ള വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്രകാരമാണ് നിങ്ങൾ അത് എടുക്കേണ്ടത്. മോശെ ശ്രദ്ധിക്കുക, എപ്രകാരം അവന് ബിലെയാമിനോട് പറയാമായിരുന്നു. ഇവിടെ മീഖയാവിനെ ശ്രദ്ധിക്കുക, അവൻ ശരിയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അവന് മുമ്പായുള്ള ദൈവവചനം അഹാബിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. നമുക്ക് മുമ്പാകെയുള്ള വചനം ഈ ദിവസങ്ങളിലെ മതസംഘടനകളെ കുറിച്ചും അവരുടെ മേലുള്ള ശാപത്തെക്കുറിച്ചും പ്രവചിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ട സഭയാൽ ഈ കാര്യങ്ങൾ നടക്കും. ആ സഭയിൽ വചനമുണ്ടായിരിക്കുകയും അതൊരു വചനമണവാട്ടിയായിരിക്കുകയും ചെയ്യും. ഇതാ നാം ഇവിടെയായിരിക്കുന്നു. അന്നത് അവിടെ ആയിരുന്നതുപോലെ ഇന്നത് ഇവിടെയായിരിക്കുന്നു. രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ എല്ലാ കാര്യങ്ങളും ഉറപ്പാകുമെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ബിലെയാമിനെ കുറിച്ച് പറഞ്ഞു, ബിലെയാമിനെയും മോശയെയും കുറിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ മീഖയാവിനെയും സിദക്കിയാവിനെയും പറ്റി സംസാരിച്ചു. ഇപ്പോൾ ഞാൻ ഒരു സാക്ഷ്യം കൂടി തരാൻ പോവുകയാണ്. നൂറുകണക്കിനുണ്ട്, എന്നാൽ ഒന്നുകൂടി നൽകി മൂന്ന് തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ കുറിച്ചൊരു വലിയ ശൃംഖല ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്, എന്നാൽ കുറച്ച് സമയം സേവിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവ് അവൻ ന്യായീകരിക്കപ്പെട്ടവനും മനുഷ്യരാൽ ഭ്രഷ്ടമാക്കപ്പെട്ടവനും എന്നാൽ ദൈവത്താൽ ന്യായീകരിക്കപ്പെട്ടവനുമായ ഒരു പ്രവാചകനായിരുന്നു. ജനങ്ങൾ അവനെ വെറുത്തിരുന്നു. അവർ അവന്റെ മേൽ ചീഞ്ഞ പഴങ്ങളും മറ്റും എറിഞ്ഞിരുന്നു. അവൻ അവരുടെ മേൽ ശാപം ചൊരിഞ്ഞിരുന്നു. അവൻ ചെയ്തിരുന്ന കാര്യങ്ങളും അവന്റെ മേൽ ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങളും ഇസ്രായേൽ തെറ്റാണെന്നുള്ളതിനെ അടയാളപ്പെടുത്തിയിരുന്നു. എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ സത്യപ്രവാചകന്മാരും സഭയുടെയും മതവിഭാഗങ്ങളുടെയും സംഘടനകളെയും ശപിച്ചിരുന്നു. ആ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ മാറ്റമില്ലാത്തവനായ ദൈവത്തിന് എങ്ങനെ കഴിയും? ഈ കാലത്തിന്റെ പ്രവാചകൻ പരിശുദ്ധാത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് ദൈവവചനം ന്യായീകരിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നു. മോശയുടെ കാലത്ത് പ്രവാചകനായിരുന്നു പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മീഖയാവിന്റെ സമയത്തെ പ്രവാചകനായിരുന്നു. തിരുവചനം എഴുതിയ പരിശുദ്ധാത്മാവ് എന്ന വചനത്തെ സ്ഥിരീകരിച്ച് കാണിക്കുന്നു. ഇപ്പോൾ മീഖയാവിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? ആഹാബ് കൊല്ലപ്പെടുകയും ദൈവവചന പ്രകാരം നായ്ക്കൾ അവന്റെ ചോര നക്കുകയും ചെയ്തു. ഓ കള്ള ഉപദേഷ്ടാക്കളെ, ദൈവം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നത് ഒരു നാൾ നിങ്ങൾ കൊയ്യും, അന്ധരായിരുന്ന നിങ്ങൾ അന്ധർക്ക് വഴികാട്ടുകയാണ്. ഞാൻ കോപിക്കുകയല്ല, ഞാനൊരു സത്യം നിങ്ങളോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് മുറിയിൽ വെച്ച് നീ അപ്രകാരം തന്നെ അത് പറയുക എന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനത് നിങ്ങളോട് പ്രസ്താവിക്കുകയില്ലായിരുന്നു. ദൈവം ശരിയെന്ന് തെളിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ സഹോദര തീരെ വൈകിപ്പോകുന്നതിന് മുമ്പേ ഉണർന്നിരുന്നേൽക്കുക. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഞെരിഞ്ഞിലിന് അതൊരു ഞെരിഞ്ഞിലായിരിക്കാൻ മുൻനിർണയപ്പെട്ടിരിക്കെ എങ്ങനെ മറ്റൊരു ചെടിയായിരിക്കാൻ കഴിയും? അതുപോലെ സത്യത്തെ കാണുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതെങ്ങനെ കാണാതിരിക്കുവാൻ കഴിയും? എന്തുകൊണ്ടെന്നാൽ അവർ അത് കാണുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പിതാവ് എനിക്ക് തന്നിരിക്കുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞു. എന്നാൽ ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ എനിക്ക് തന്നവരും കുഞ്ഞാടന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുമല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. അതൊരു പള്ളിയുടെ രജിസ്റ്ററിലല്ല, എന്നാൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലാണ്. യിരെമ്യാവ് ദൈവത്താൽ ന്യായീകരിക്കപ്പെട്ടവനായി ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റു, എന്നിട്ട് ജനങ്ങൾ അവനെ വെറുത്തു. അങ്ങനെ അവർ ഒരു മുഖമുണ്ടാക്കിയിട്ട് അവന്റെ കഴുത്തിൽ വെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൂടിപ്പോയി. ഞങ്ങൾ ദൈവത്തിന്റെ മഹത്തായ ഒരു ജനമാണ് എന്നവർ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നാൽ ഞങ്ങൾ ഇസ്രായേലാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തോട് ഞങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. എല്ലാ ഞായറാഴ്ച ഞങ്ങൾ ആചരിക്കുന്നു. ഞങ്ങൾ യാഗങ്ങൾ അർപ്പിക്കുകയും ദശാംശം കൊടുക്കുകയും ക്രമമായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നെബുക്കദ്നേസർക്ക് എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധ വസ്തുക്കൾ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയും? നിങ്ങളുടെ പാപങ്ങളാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. ദൈവം അരുളിച്ചതു, നിങ്ങൾ എന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ഞാൻ ഇവയൊന്നും നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. പ്രമാണിച്ച് നടക്കാൻ ഞാൻ ഇവയൊക്കെയും വന്ന് ഭവിക്കും. അതാ വാസ്തവമായും ശരിയാണ്. ഇപ്പോഴും അത് ഇപ്രകാരം തന്നെ. അവന്റെ കൽപ്പനകൾ പാലിക്കുക. ഈ കാലത്തിന് വേണ്ടി അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനം അനുസരിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, യിരെമ്യാവ് ജനങ്ങളാൽ വെറുക്കപ്പെട്ടിരുന്നവനാണെങ്കിലും ദൈവഹിതം അനുസരിച്ച് ന്യായീകരിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. അവരിൽ ഓരോ പ്രവാചകനും അവരവരുടെ നാളുകളിൽ വെറുക്കപ്പെട്ടവരായിരുന്നു. ആ കാലഘട്ടത്തിലെ മതവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ളതും അപൂർവപരവുമായ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. അവരെല്ലാം അവനെ വെറുത്തിരുന്നു, കൂടാതെ രാജാക്കന്മാർ പോലും. അതിനാൽ അവനൊരു മുഖമുണ്ടാക്കി കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു, യഹോവായ് പ്രകാരം അരളി ചെയ്യുന്നു, 70 സംവത്സരം ഇസ്രായേൽ ജനം ഇതുപോലെ ബന്ധന്മാരായിരിക്കും. കാരണം ദൈവവചനത്തിൽ നിന്ന് അവൻ അതുപോലെ വിവേചിച്ചെറിയാൻ കഴിഞ്ഞിരുന്നു. 70 സംവത്സരങ്ങൾ. അപ്പോൾ ഹനനിയാവ് എന്നാണ് നിങ്ങൾ ഉച്ചരിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഹനനിയാവ് എന്ന പ്രവാചകൻ മുമ്പോട്ട് വന്ന് യിരെമ്യാവിന്റെ കഴുത്തിൽ നിന്നും നുകമെടുത്ത് മാറ്റി ഒടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ വലിയ ആളാകാൻ ശ്രമിക്കുന്നുവോ? അപ്പോൾ അത് ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുകയായിരുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, 2 വർഷത്തിനുള്ളിൽ അവർ തിരികെ വന്നിരിക്കും എന്ന് പറഞ്ഞു. അഭിഷിക്തരായ 2 പ്രവാചകന്മാർ. അവരിലുണ്ടായിരുന്ന വ്യത്യാസം എന്താണ്? ഒരുവൻ ദൈവവചനം സംസാരിച്ചിരുന്നു, മറ്റവന് അതില്ലായിരുന്നു. യിരെമ്യാവ് ആമേൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിലെ എല്ലാ മൂപ്പന്മാരുടെയും സഭയുടെയും മുമ്പിൽ അവനും യിരെമ്യാവിനെ പോലെ ഉന്നതനായ ഒരുവനാണെന്ന് കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്തായിരുന്നാലും അവർക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനും ഒരു പ്രവാചകനാണ്. ഞാൻ നിന്നെക്കാളിലും കൂടിയനാവേ ഒരു പ്രവാചകനാണ്. കാരണം നീ കള്ളമാണ് പ്രവചിച്ചത്. ദൈവത്തിന്റെ ജനം അങ്ങനെ ഒരു അവസ്ഥയിലാകുമോ എന്ന് നീ തന്നെ പറയൂ. അതുപോലെ തന്നെയാണ് ഇന്നും അവർ പറയുന്നത്. ഒരു സഭയെ പോലെ അതേ രീതിയിൽ നിങ്ങൾ ഇന്ന് നിലകൊള്ളുന്നു. നിങ്ങളൊരു ശാപത്താൽ അഭിശപ്തരാണ്. ദൈവത്തിന്റെ വചനത്തിന് പകരം മനുഷ്യന്റെ സമ്പ്രദായങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതായ നിങ്ങളുടെ സഭകളും സഭാ സംഘടനകളും നിങ്ങൾ ദൈവത്താൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇതാവൻ അവിടേക്ക് വരുന്നു. ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്ന ആ മുഖം യിരെമ്യാവിന്റെ കഴുത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് ഓടിച്ചു കളഞ്ഞിട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ തിരികെയായി തീരുമെന്ന് ഞാൻ ഹനനിയാവ് പറഞ്ഞു. ഞാനും ഒട്ടും കുറഞ്ഞവനല്ല എന്ന് കേവലം പകിട്ട് കാണിക്കുന്നതിന് വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവനൊരു സ്ഥാപിത സഭാ സംഘടനയുടെ പ്രവാചകനായി നിന്നിരുന്നു. യിരെമ്യാവ് മരുഭൂമിയിൽ തനിയെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനെല്ലാ ഇപ്പോഴും തിന്മയാണ് ഇസ്രായേലിനെതിരായി പ്രവചിച്ചിരുന്നത്. കാരണം ഇസ്രായേൽ ജനം തിന്മ പ്രവർത്തിച്ചിരുന്നു. നിങ്ങൾ ഇസ്രായേലായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി തന്നെ, അത് മാത്രമാണ് ആവശ്യമായിരിക്കുന്നതെന്ന് ഹനനിയാവരോട് പറഞ്ഞിരുന്നു. ദൈവം യിരെമ്യാവ് പറഞ്ഞതുപോലെ യാതൊന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്കറിയാം ഇവിടെ അല്പം കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചുവെന്ന്. എന്നാൽ നിങ്ങൾ സംഭ്രമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട. ഓ സഹോദര, അത്തരമുള്ള ആൾക്കാരിൽ നിന്നും ജീവിക്കുന്നു. വിഷമിക്കാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും സഭയുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതെ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ തന്നെ അവർ തിരികെയായി വരും എന്നവൻ പറഞ്ഞു. അതൊരു നിസ്സാരകരമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ അസാധാരണമായി ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നെബുക്കദ്നേസർ ഇവിടേക്ക് വരും എങ്കിലും നമ്മുടെ ദൈവം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. എന്നാൽ അവർ 70 സംവത്സരം അവിടെയായിരിക്കുമെന്ന് വചനം പറഞ്ഞു. ആ തലമുറ കഴിഞ്ഞ് മറ്റൊരു തലമുറ വരുന്നതുവരെയും 40 സംവത്സരം ഒരു തലമുറയാകുന്നു. എന്നാൽ നിങ്ങൾ ഏറെക്കുറെ രണ്ട് തലമുറയോളം അവിടെ ആയിരിക്കാൻ പോവുകയാണ്. എന്നാൽ യിരെമ്യാവ് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചാണ് ഇത് പറഞ്ഞത്. ഹനന്യാവ് അതിനെ ഒടിച്ചു കളഞ്ഞു. യിരെമ്യാവ് പറഞ്ഞു, വളരെ ശരി, ആമേൻ. എന്നാൽ ഹനന്യാവേ, ഒരു കാര്യം ഓർക്കണം, നാം രണ്ടുപേരും പ്രവാചകന്മാരാണ്, നാം ദൈവത്തിന്റെ വേലക്കാരാണ്. എന്നാൽ എന്റെ സഹോദര, ഞാനിത് നിന്നോട് പറയുന്നു, നമുക്ക് മുമ്പും പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. അവർ രാജ്യത്വത്തിനും മറ്റ് പല കാര്യങ്ങൾക്കും എതിരായി പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, ഒരു പ്രവാചകൻ എന്തെങ്കിലും പ്രവചിക്കുമ്പോൾ അത് വചനാനുസരണമായിരിക്കണം. അത് മിഖയാവിനെയും മോശയെയും ശേഷമുള്ള പ്രവാചകന്മാരെയും പോലെ വചനത്തിനനുസരിച്ചായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുക. അങ്ങനെ ഹനന്യാവിന് ധാർമ്മിക രോഷമുണ്ടായി. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായ ഹനന്യാവാകുന്നു, രണ്ട് വർഷമേ ആയിരിക്കുമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വചനമെന്ന് പറയുന്നു ഞാൻ കൂട്ടാക്കുന്നില്ല, അത് അവന്റെ അഭിഷേകമാകുന്നു. രണ്ട് വർഷത്തിനുള്ളിൽ അവർ തിരികെ ഇവിടെയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. യിരെമ്യാവ് അവന്റെ മുമ്പിൽ നിന്നും പുറത്തു പോയിട്ട് പറഞ്ഞു, കർത്താവേ, അവൻ എന്ത് പറഞ്ഞുവെന്ന് ഞാൻ കൂട്ടാക്കുന്നില്ല, നിന്റെ വചനം അപ്രകാരം പറയുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഞാൻ നിന്നോട് വിശ്വസ്തനായി തന്നെ നിൽക്കും, ഞാൻ അവനാൽ വഞ്ചിക്കപ്പെടുകയില്ല. ഞാൻ അടുത്ത നുഖം ഇരുമ്പ് കൊണ്ടുണ്ടാക്കുമെന്ന് നീ പോയി ഹനന്യാവിനോട് പറയുക എന്ന് ദൈവം അരുളി ചെയ്തു. ഹനന്യാവ് അങ്ങനെ ചെയ്തതുകൊണ്ട് ആ വർഷം തന്നെ അവൻ ഈ ഭൂമുഖത്ത് നിന്നും എടുക്കപ്പെട്ടു. നമുക്ക് ദൃഷ്ടാന്തമായി രണ്ട് പ്രവാചകന്മാർ ഇതാ ഇവിടെ ആയിരിക്കുന്നു. ഈ സമയത്ത് ഇനിയും വളരെ പേരെ കുറിച്ച് പറയുവാൻ കഴിയും. എന്നാൽ ശ്രദ്ധിക്കുക, ഈ അന്ത്യകാലത്ത് ആ രണ്ട് ആത്മാക്കളും വളരെ അടുത്തടുത്ത് വീണ്ടും കാണപ്പെടുമെന്ന് യേശു പറഞ്ഞു. അത് ശരിയല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് മുമ്പുണ്ടായിരുന്നാലും വളരെ അടുത്തായിരിക്കും, കാരണം ഇത് അന്ത്യകാലമാകുന്നു. ഓ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ മേൽ ദയ കാണിക്കട്ടെ. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും വഞ്ചിക്കത്തക്ക വിധത്തിൽ അത് അത്രമാത്രം യഥാർത്ഥമായി തോന്നും. അവരവരുടെ ദിവസങ്ങളിൽ എങ്ങനെയാണ് പറഞ്ഞതെന്ന് നാം എങ്ങനെയാണ് പറയാൻ പോകുന്നത്? അതിനെ നിങ്ങൾ എങ്ങനെയാണ് പറയാൻ പോകുന്നത്? അതേ രീതിയിൽ തന്നെ വചനത്തിൽ തന്നെ നിലനിൽക്കുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഇപ്പോൾ ഈ സന്ദേശം മുഴുവനും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്റെ പ്രസംഗ ടേപ്പുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഭൂമിയിലെ എന്റെ വേല കർത്താവ് തീർത്തതിനു ശേഷം ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നേക്കാം. അപ്പോൾ ഇത് നിങ്ങളെ തിരികെ ഇതിലേക്ക് സൂചിപ്പിച്ചിരിക്കും. ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് എന്റെ ശബ്ദം ശ്രദ്ധിക്കൂ. കർത്താവിന്റെ വരവിന് മുമ്പായി അവൻ എന്നെ എടുക്കുകയാണെങ്കിൽ കർത്താവിന്റെ നാമത്തിലും അവന്റെ വചനത്താലുമാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും വഞ്ചിക്കത്തക്ക വിധം അത്രമാത്രം അടുത്തായിരിക്കും അത്. ഒരേ ആത്മാവിനാൽ അതേ അടയാളങ്ങളും അതേ അത്ഭുതങ്ങളും പ്രവർത്തിക്കും. അത് ശരിയല്ലേ? നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നവരായ പ്രവാചകന്മാരെ പോലെ തന്നെയായിരിക്കും. ഇപ്പോൾ ഇതും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനെ നാം ഇട്ടുകളയരുത്. അവിടെയുള്ള ആ ക്ലോക്കിലേക്ക് ഞാൻ നോക്കുന്നുണ്ട്. പല കാര്യങ്ങളെയും വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ അത് ചെയ്യരുതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എത്രമാത്രം വിയർത്തൊഴുകുന്നു എന്ന് നോക്കുക. എന്നാൽ ഞാൻ സന്തോഷവാനാണ്, ഇത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. തിമോത്യോസിന്റെ രണ്ടാം ലേഖനം എട്ടാം വാക്യം, പൗലോസ് എന്ന വ്യക്തി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഒരു ദൂതൻ താഴേക്ക് വന്നിരിക്കുന്നു. അത് തെസലോനിയർക്ക് എഴുതിയ രണ്ടാം ലേഖനമാണ്. എന്നോട് ക്ഷമിക്കണം. തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ വാക്യം തുടങ്ങി നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ബൈബിൾ കൈവശമുള്ളവർ എന്നോടൊപ്പം വായിക്കുക, ഇല്ലാത്തവർ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതും അറിയുക, അതായത് അന്ത്യകാലത്ത്. അന്ത്യകാലത്ത് എന്നുള്ളതിന് അടിയിൽ വരയിടുക. അപ്പോഴാണത് സംഭവിക്കുന്നത്. ദുർഘട സമയം വരും എന്നറിയുക, നാം അതിലാകുന്നു. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരുമായിരിക്കും. നമുക്കിന്നുള്ളതായ ഈ ദുഷിച്ച കൂട്ടത്തെ നോക്കുക. ചെറുപ്പക്കാർ നെറ്റിയിലൂടെ മുടി വളർത്തിയിട്ടുകൊണ്ട് സ്ത്രീകളെപ്പോലെ വളകളം ഇട്ടുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നു. വൈകൃതമാകുന്നു ഇത്, പുരുഷ മൈഥുനക്കാരാകുന്നു. ഈ മാസത്തെ റീഡേഴ്സ് ഡൈജസ്റ്റ് നിങ്ങൾ വായിച്ചുവോ? അമേരിക്കൻ ജനത അതിപ്രകാരമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. 20-നും 25-നും വയസ്സിനടിയിൽ തന്നെ അവരുടെ മധ്യവയസ്സ് പ്രായത്തിലെത്തിയിരിക്കുന്നു. അവരുടെ അവസാനമെത്തിയിരിക്കുന്നു. അവർ ദുഷിച്ചു നാറിയിരിക്കുന്നു. ശാസ്ത്രം പറയുന്നു, അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ 20-കളുടെ ആരംഭത്തിൽ തന്നെ മധ്യവയസ്കരാകുന്നു. അവരുടെ ശരീരം അത്രമാത്രം ദുഷിച്ചു നാറിയും അശുദ്ധയ്ക്കായും അവർ നൽകിയിരിക്കുന്നു. ഓ അമേരിക്ക, ദൈവം നിന്നെ എത്രമാത്രം ചിറകിന് കീഴിൽ ചേർത്തിരിക്കുന്നു. എന്നാൽ നിന്റെ നാഴികത അടുത്തു വന്നിരിക്കുന്നു. നീ ലോകത്തെ അശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും. പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തമ്മിൽ യഥാർത്ഥമായ സ്നേഹം പോലുമില്ല. സ്വാഭാവിക സ്നേഹം പോലുമില്ല. ലൈംഗികപരമായി അശുദ്ധിയുള്ളവർ, ഇണങ്ങാത്തവരും, ഏഷ്യണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു കൂട്ടം കൈയടിച്ച് തുള്ളിച്ചാടുന്നവർ. ഇവിടെ സഭയിലേക്ക് വരുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിരുന്നു. അവിടെ പോകരുതെന്ന് പറഞ്ഞു. അവിടെ എല്ലാമായിട്ടുള്ളത് എന്താണെന്നാൽ ഒരു കൂട്ടം ആളുകളും ഒച്ചപ്പാടും കൈയടിയുമാണ്. നോക്കൂ, സൽഗുണദേശികളാണവർ. ദ്രോഹികളും ദ്രാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരുമായിരിക്കും. നിങ്ങൾ പറയും, സഹോദരൻ ബ്രണാം അത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. എന്താണ് അടുത്ത വാക്യം പറയുന്നത്? ഭക്തിയുടെ വേഷം ധരിച്ച് എന്നാൽ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന വെളിപ്പെട്ട ഈ കാലത്തിന്റെ വാഗ്ദത്ത വചനത്തെ ത്യജിച്ചു കളയും. ഹനനിയാവിനെ പോലെയും സിദക്കിയാവിനെ പോലെയും ബിലയാമിനെ പോലെയും അതുപോലുള്ള കള്ള പ്രവാചകന്മാരെയും പോലെ അവർ പിൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഇവരും ചെയ്യും. ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. നോക്കൂ, ദൈവഭക്തിയുടെ വേഷം ധരിച്ച അഭിഷേകം ചെയ്യപ്പെട്ട നിയോഗിക്കപ്പെട്ട കർത്തൃവേലക്കാരാണിവർ. ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് ത്യജിച്ചു കളയുന്നു. അവന്റെ വചനത്തെ ത്യജിച്ചു കളയുന്നു. യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് അവരുടെ കാലങ്ങളിൽ അവർ ത്യജിച്ചു കളഞ്ഞത്? അവർ യേശുവിനെ ത്യജിച്ചു കളഞ്ഞപ്പോൾ ആരെയാണ് അവർ തള്ളിക്കളഞ്ഞത്? വചനത്തെ ത്യജിച്ചു കളഞ്ഞു. അവർ മതഭക്തിയുള്ളവരായിരുന്നു. അവരുടെ തന്നെ ന്യായ പ്രമാണത്തിൽ നിന്ന് പഠിക്കുകയും എന്നാൽ അവരുടെ കാലത്തെ ആ ദിവസത്തെ വചനത്തെ ത്യജിക്കുകയും ചെയ്തു. ഇന്നവർ എന്താണ് ചെയ്യുന്നത്? അതേപ്രകാരം തന്നെ അഭിഷേകം പ്രാപിച്ചവർ പെന്തിക്കോസ്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും എന്നാൽ ഈ ദിവസത്തേക്കുള്ള വാഗ്ദത്ത വചനം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് ന്യായീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരതായി പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ മഹിളകളെ സംഘടിപ്പിച്ചുള്ള പാർട്ടികളും മറ്റും ദൈവത്തിന്റെ വചനം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആരെങ്കിലും കടന്നു വന്നിട്ട് പറയും, മുടിവെട്ടി നീളം കുറയ്ക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല സഹോദരി, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, ആ മരത്തലയൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചതൊന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഈ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്. നിങ്ങൾ അധമവും കാമാസക്തവും മലിനവുമായ ഒരു ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ബോബ് ചെയ്ത മുടിയുമായി നിങ്ങൾ പള്ളിയിലെ ഗായക സംഘത്തിൽ നിങ്ങൾ പാടിയെന്നിരിക്കാം. എന്നാൽ നിങ്ങളിലുള്ളത് ഒരു ദുഷ്ടാത്മാവാണ്. അത് വചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. അത് ശരി തന്നെ. അങ്ങനെയാകുന്നു ദൈവവചനം പറയുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കാൻ ഞാൻ നിക്കർ ധരിക്കുന്നു, അതെന്നെ കുറ്റം വിധിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അത് ദൈവം മുമ്പാകെ മ്ലേച്ഛത പ്രവർത്തിക്കുകയാണ്. മാറ്റമില്ലാത്തവനായി ദൈവമാണത് പറഞ്ഞിരിക്കുന്നത്. ഓ, വളരെ കാര്യങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് അതിലെല്ലാം കൂടി കടന്നു പോകാൻ കഴിയും? അതിനുള്ള സമയമില്ലല്ലോ. എന്നാൽ എന്താണ് ശരിയാണെന്നും എന്താണ് തെറ്റാണെന്നും തിരിച്ചറിയാനുള്ള അറിവ് നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടല്ലോ. എനിക്കവരെ കൊണ്ട് അതെങ്ങനെ ചെയ്യാൻ കഴിയും? എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? കൊള്ളാം, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇത്രയും ബഹളമുണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ നിങ്ങൾക്കെതിരായി ഒരു സാക്ഷിയാകുന്നു. ഏതെങ്കിലും ഒരു ദിവസം ന്യായവിധിയുടെ നാളുകളിൽ നിങ്ങൾ കൊളിക്കുവാൻ പോലും ഒരിടമുണ്ടായിരിക്കില്ല. മീഖയാവിന് അതെങ്ങനെ നിർത്തുവാൻ കഴിയും? മോശയ്ക്ക് അതെങ്ങനെ ചെയ്യാൻ കഴിയും? ജനങ്ങളെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയും യോശുവായും മറ്റും ജനങ്ങളുടെ മധ്യ ഓടി നടക്കുകയും ലേവിതന്റെ വാളൂരി ചിലരെ കൊല്ലുക പോലും ചെയ്തില്ലേ? അവർ അതുപോലെ തന്നെ മുമ്പോട്ട് പോയി. അവർ അപ്രകാരം ചെയ്യുമെന്ന് തന്നെ മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. അവർ അതുപോലെ തന്നെ ചെയ്യാനും പോകുന്നു. കാരണം അവർ അതുപോലെ ചെയ്യുമെന്നുള്ളത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണ്. സ്ഥാപിത സഭാ സംഘടനകൾ തങ്ങളുടെ സംഘടന തകർത്തിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ വരികയില്ല എന്നുള്ളത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ അന്തിക്രിസ്തുവിലേക്ക് പോകുമോ? തീർച്ചയായും അവർ പോകും. അത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്കൊരു സാക്ഷിയാകേണ്ടിയിരിക്കുന്നു, അതുപോലെ എല്ലാ വിശ്വാസികൾക്കും ആകേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, നാനാ മോഹങ്ങൾക്കും അധീനരായ പെണ്ണുങ്ങളെ സ്വാധീനിക്കും. കൊള്ളാം, ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ചെയ്യുന്നുവല്ലോ. കള്ളപ്രവാചകന്മാർ, ഇപ്പോൾ ശ്രദ്ധിക്കുക, കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന നാളുകളിൽ അവർ എന്താണ് ചെയ്യുന്നത്? നാനാ മോഹങ്ങൾക്കും അധീനരായ പെണ്ണുങ്ങളെ സ്വാധീനിക്കും. ശരി, ബാക്കിയുള്ള സ്ത്രീകളെല്ലാം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളുക. ഈ വലിയ സംഭവത്തിന് മുമ്പ് കാലിഫോർണിയയിൽ വെച്ച് ഞാൻ എന്താണ് പറഞ്ഞത്? ലോസ് ഏഞ്ചലസിലുള്ളവരായ നിങ്ങൾ ഓരോ വർഷം ഞാൻ വരുമ്പോഴൊക്കെയും തലമുടി കത്തിരിച്ചു കളഞ്ഞ ധാരാളം സ്ത്രീകളെയും പെണ്ണുങ്ങളെ പോലെ വേഷം ധരിച്ചു നടക്കുന്ന പുരുഷന്മാരെയും മുമ്പ് കണ്ടതിൽ അധികമായി കാണുന്നു. കൂടുതൽ സുവിശേഷ പ്രാസംഗികന്മാർ സഭാ സംഘടനകളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു ഒഴിവഴികോട് കൂടി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. നിന്നിൽ നടന്നിരുന്ന അത്ഭുത പ്രവർത്തികൾ സോദോമിലും ഗൊമോറയിലും നടന്നിരുന്നുവെങ്കിൽ അവരിന്നും നിലനിൽക്കുമായിരുന്നു. ഓ കഫർനഹൂമേ, നീ നിന്നിനത്തിന്റെ ദൂതന്മാരുടെ പേരിനാൽ ലോസ് ഏഞ്ചലസ് എന്ന് വിളിക്കപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. അവൾ നേരെ സമുദ്രത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിരിക്കും, എനിക്കറിയില്ല എപ്പോൾ പോകുമെന്ന്. എന്നാൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് എന്റെ കാലത്ത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ യുവജനങ്ങളെ ശ്രദ്ധിക്കുക, അവൾ പോയി കഴിഞ്ഞിരിക്കും. എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാനും കഴിയാത്തവരാണ്. ഇപ്പോൾ ഇവിടെയാണ് ഞെട്ടിപ്പിക്കുന്നതായ ഭാഗം. ഇവിടെയാണത്. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. എന്നസും എംബ്രസും മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരുന്ന വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. വിശ്വാസം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ അപ്പന്മാരുടെ വിശ്വാസം മക്കളിലും മക്കളുടെ വിശ്വാസം അപ്പന്മാരിലും തിരികെ കൊണ്ടുവരും. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ അത്രേ. ആ കൊള്ളരുതാത്തവർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വശം ഒരു സ്കോഫീൽഡ് ബൈബിൾ ഉണ്ടെങ്കിൽ അവിടെ എച്ച് എന്നൊരു അടയാളം കാണാം. അതിന് തൊട്ടുമുകളിലായി വിശ്വാസത്തെ ത്യജിക്കുന്നവൻ എന്നതിനെ കുറിച്ച് പറയുന്നു. വിശ്വാസത്തെ ത്യജിച്ചു കളയുക, അതാകുന്ന ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കണം. ഞാനിവിടെ വേറെന്തോ ഒരു കാര്യം നോക്കിക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. ഞാനത് കുറിച്ചെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തീർച്ചയല്ല, എന്നാൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയുന്നതിന് മുമ്പായി ഞാനത് നോക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. വിശ്വാസം, ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. ഇപ്പോൾ ലൂക്കോസ് 18-ാം അധ്യായം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് നിൽക്കുക. അത് കുറിച്ചെടുക്കുകയോ വായിക്കേണ്ട ആവശ്യമില്ല. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്നുള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പോൾ അതാകുന്ന ചോദ്യം. അവിടെയാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. അതായത് വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തിൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം അതിലേക്ക് കടക്കുന്നതാണ്. കൂടാതെ മറ്റ് വേദവാക്യങ്ങളും. 7-ാം ദൂതന്റെ സന്ദേശം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. അങ്ങനെയെങ്കിൽ ഈ കാലത്ത് നിങ്ങൾ ആ വരിയെ പിന്തുടരുകയാണെങ്കിൽ അത് നിവൃത്തിയാകുമോ? അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കൂടാതെ മലാഖി 4-ാം അധ്യായം നിറവേറിയിരിക്കുമോ? മക്കളുടെ വിശ്വാസം അപ്പന്മാരുടെ വിശ്വാസമായ യഥാർത്ഥ വചനത്തിലേക്ക് തിരികെ കൊണ്ടുവരപ്പെടുമോ? എൻഎസും എംബരസും മോശയോടെ എതിർത്ത് നിന്നതുപോലെ കൊള്ളരുതാത്തവരാകുന്നു. ഇപ്പോൾ 2 തിമോത്തിയോസിന്റെ 3:8 കൂടി കേൾക്കുക. മോശയോടെ എതിർത്ത് നിന്നതുപോലെ ഈ അവസാന നാളുകളിൽ അതേപോലുള്ള കൊള്ളരുതാത്തവർ വരും. അവിടെ ഇതെന്താണ് പറയുന്നതെന്ന് നോക്കുക. ഭക്തിയുടെ വേഷം ധരിച്ച് അഭിഷിക്തരായവർ. നിങ്ങൾ വീടുകളിൽ ചെന്ന് വേദഭാഗങ്ങൾ വായിക്കുക. അതിനാൽ എനിക്ക് ഇന്ന് രാവിലെ തീർക്കാൻ കഴിയുമല്ലോ. അവരുടെ ജീവിതത്തിൽ കൊള്ളരുതാത്തവർ എന്നല്ല, അവർ ഉത്തമരും സംസ്കാര സമ്പന്നരുമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നുവെന്ന സന്ദേശവുമായി മോശ മിസ്രയേമിലേക്ക് പോകുകയും അത് ന്യായീകരിക്കപ്പെടുകയും ചെയ്തു. മോശ ഇസ്രായേലിനെ സംബന്ധിച്ചപ്പോൾ അവർ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു, ഒരു സഭയായിരുന്നില്ല. ഇസ്രായേൽ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു, ഒരിക്കലും അതൊരു സഭയായിരുന്നില്ല. കാരണം സഭ എന്ന വാക്കിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവരെന്നാണ്. അവർ ദൈവത്തിന്റെ ജനങ്ങളായിരുന്നു, എന്നാൽ അവർ വചനത്തിന്റെ കീഴിൽ അഭിഷേകം ചെയ്യപ്പെട്ട് വിളിക്കപ്പെട്ടപ്പോൾ അവർ ഒരു സഭയായി തീർന്നു. എന്നിട്ട് അവർ വചനം വിശ്വസിക്കാതെ കള്ളപ്രവാചകന് ചെവി കൊടുത്തതുകൊണ്ട് പിന്മാറ്റക്കാരായി തീർന്നു. അത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരിക്കെ ദൈവത്തിന്റെ കൈക്കീഴിൽ വചനത്താൽ അഭിഷേകം പ്രാപിച്ച് കടന്നു വരികയും ദൈവശക്തിയാലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ടിരുന്നു. അങ്ങനെ ദൈവം അവരോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തനായ ഒരു കള്ളപ്രവാചകൻ കടന്നു വരികയും അവർ കേട്ടതായി യഥാർത്ഥ ദൈവവചനത്തിന് വിരുദ്ധമായി അവരെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മൂന്ന് പേരൊഴികെ ബാക്കി അവരിൽ എല്ലാവരും മരുഭൂമിയിൽ തന്നെ നശിച്ചുപോയി. ഇപ്പോൾ അതിവിടെ വയ്ക്കുക. നോഹയുടെ കാലത്തെ പോലെ എട്ടുപേർ വെള്ളത്തിൽ കൂടി രക്ഷിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മൂന്ന് പേർ മാത്രം സോദോമിൽ നിന്ന് വെളിയിൽ വന്നതുപോലെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ആകും. ഞാൻ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിക്കുകയാണ്. അത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും. അത് വളരെ കുറഞ്ഞ സംഖ്യയിലായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, മോശ അഹരോന്റെ അടുക്കിലേക്ക് നിന്നു. മോശ അവന് ദൈവമായിരിക്കേണ്ടിയിരുന്നു. അങ്ങനെ ദൈവമായിരിക്കാൻ ദൈവം അവനോട് പറഞ്ഞിരുന്നു, നീ ദൈവമായിരിക്കും, നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് പ്രവാചകനുമായിരിക്കും. നിനക്ക് ശരിക്ക് സംസാരിക്കാൻ വയ്യായെങ്കിൽ നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഊമനെ ഉണ്ടാക്കിയത് ആര്? മനുഷ്യന് വായി കൊടുത്തത് ആര്? യഹോവയായ ഞാനല്ലയോ? അതെ, യഹോവയായ ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നേരെ മിസ്രയീമിലേക്ക് നടന്നിരുന്നു. എന്താണ് അവൻ ചെയ്തത്? ദൈവം അവനോട് പറഞ്ഞിരുന്നതായ ഒരു യഥാർത്ഥവും സത്യവുമായ അത്ഭുതം അവൻ അവിടെ കാണിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ പോയി നിന്റെ വടി നിലത്തിടുക. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അതൊരു സർപ്പമായി തീർന്നു. അതിനെ അവൻ പിടിച്ചപ്പോൾ അത് തിരികെ അവന്റെ കയ്യിൽ ഒരു വടിയായി തീർന്നു. നീ പോയി ഫറവന്റെ മുമ്പിൽ അത് ചെയ്തിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. ഫറവൻ ഇത് കണ്ടപ്പോൾ എത്ര വില കുറഞ്ഞ ചെപ്പടി വിദ്യയാണിതെന്ന് പറഞ്ഞു. ഇതിൽ ഇത്ര വലിയ യാതൊന്നുമില്ല, ഇത് മാനസിക ഇന്ദ്രിയ ജ്ഞാനത്താലുള്ള എന്തോ ഒന്നാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ സംഘടനയിലും ഇതുപോലെ ചെയ്യുവാൻ കഴിവുള്ള ആളുകളുണ്ട്. ഇന്ന ഇന്ന പേരിലുള്ള ഒരു ബിഷപ്പ് ഇവിടേക്ക് വരൂ, കൂടാതെ നിങ്ങൾ ഇവിടേക്ക് വരൂ. ഞങ്ങൾക്കുള്ള ഇവർക്ക് അതേ കാര്യം തന്നെ ചെയ്യാൻ കഴിയും. അത് സാത്താൻ ഫറവോയിൽ കൂടെ സംസാരിക്കുകയായിരുന്നു, അത് ദൈവം മോശയിൽ കൂടെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഈ വ്യക്തി മുമ്പോട്ട് കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. എൻഎസും എംബ്രേസും മോശയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരസ്യമായി ജനങ്ങളുടെ മുമ്പാകെ മോശ ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളെയും ചെയ്ത് കാണിച്ചു. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും അവർ തെറ്റിച്ചു കളയും. അത് ശരിയല്ലേ? മോശ പ്രവർത്തിച്ചതായ അതേ കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചു. നിങ്ങൾക്കത് മനസ്സിലായോ? ഇപ്പോൾ ഓർക്കുക, ഇത് തിരുവഴുത്തി പ്രകാരം പറയുന്നു എന്നതാണ്. ഈ അവസാന നാളുകളിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടും. മോശയും ഈ എംബ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? വെള്ളം രക്തമായി തീരട്ടെ എന്ന് മോശ പറഞ്ഞു. ഈ കള്ളപ്രവാചകന്മാരും പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾക്കും വെള്ളം രക്തമാക്കാൻ കഴിയും. അതുപോലെ തന്നെ സംഭവിച്ചു. അതിനുശേഷം മോശ കൽപ്പിച്ച് ചെല്ലുകൾ വരട്ടെ എന്ന്. മോശയ്ക്ക് എവിടെ നിന്നാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത്? നേരെ ദൈവത്തിൽ നിന്നുമായിരുന്നു. കൂടാതെ അവൻ എന്ത് ചെയ്തു? കൊള്ളാം, ഞങ്ങൾക്കും ചെല്ലുകളെ വരുത്താൻ കഴിയും. അങ്ങനെ അവർ അത് ചെയ്ത് കാണിച്ചു. മോശയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ എല്ലാ അത്ഭുതങ്ങളും അവർ ചെയ്യാൻ കഴിഞ്ഞു. ഓർക്കുക, ഈ കാര്യം മനസ്സിൽ വെക്കുക. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം ഈ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നതാണ്. ബാക്കിയുള്ളവർ പ്രവർത്തിച്ചതുപോലെ തന്നെ അവർക്കും ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ അവർക്ക് വചനത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ അതുപോലെ ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കുക. എന്നാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെട്ട യഥാർത്ഥ പ്രവാചകനായ മോശ ഒരിക്കലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയില്ല. അവനവരെ അത് ചെയ്യുവാനും അതുപോലെ തുടരുവാനും അനുവദിക്കാത്ര ചെയ്തിരുന്നുള്ളൂ. അവർ സഭാ സംഘടനാ തലത്തിലുള്ള പ്രവാചകന്മാരായിരുന്നു. എന്നാൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മോശ ദൈവത്തിന് ചെവി കൊടുത്ത് മുമ്പോട്ട് പോയി. ദൈവം കൽപ്പിച്ചത് എന്തായിരുന്നാലും നീ പോയിട്ട് ഇപ്പോൾ ഇത് ചെയ്യുക. അതുപോലെ തന്നെ മോശ പോയിട്ട് ചെയ്തു. അവനൊരു പുതിയ കാര്യം ചെയ്തു. അവരത് ചെയ്തപ്പോൾ അവരിൽ ഓരോരുത്തർക്കും ഒരറിവോ അല്ലെങ്കിൽ വേറെ എന്തോ പോലെ ഉണ്ടായിട്ട് അവർ അവിടേക്ക് വന്നിരുന്നു. അവരും അതുപോലെ തന്നെ, അതായത് യഥാർത്ഥത്തിൽ മോശ ചെയ്തതുപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഓ നിങ്ങളിത് വിട്ടുകളയാൻ ഇടയാക്കരുത്. ഈ വഞ്ചകരും കപടവേഷധാരികളുമായവർ പ്രത്യക്ഷപ്പെട്ടത് യഥാർത്ഥ പ്രവാചകൻ ആദ്യമെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷമാണ്. അവർ അതിനെ അനുകരിക്കുവാനാണ് വന്നത്. അവർക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. പിശാചിന് യാതൊന്നിനെ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മൂലസൃഷ്ടിയെ തലതിരിച്ച് കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത്. എന്താണ് പാപം? അത് നീതി വ്യതിചലിപ്പിക്കപ്പെട്ടതാകുന്നു. എന്താണ് വ്യഭിചാരം? അത് നേരായ പ്രവൃത്തി വൈകൃതമാക്കപ്പെട്ടതാകുന്നു. എന്താകുന്നു കള്ളം? അത് സത്യത്തിനെ തെറ്റായി പ്രതിനിധീകരിക്കുന്നതാകുന്നു. ഒരു വൈകൃതപ്പെട്ട അവസ്ഥയാണത്. ഹനനിയാവിനെ നോക്കൂ, ഒരു യഥാർത്ഥ വചനത്തിന്റെ വൈകൃത രൂപമാണത്. ബിലയാമിനെ നോക്കൂ, യഥാർത്ഥ വചനത്തിന്റെ വൈകൃത രൂപമാണ്. സിദക്കിയാവിനെ നോക്കൂ, യഥാർത്ഥ വചനത്തിന്റെ വൈകൃത രൂപമാണ്. ഇത്തരത്തിലുള്ളതായ ആൾക്കാർ വന്ന് ന്യായീകരിക്കപ്പെട്ടതും സത്യമെന്ന് തെളിയിക്കപ്പെട്ടതുമായ യഥാർത്ഥ വചനത്തെ വൈകൃതപ്പെടുത്തുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിരപടിയായി നിവർത്തിക്കുക എന്ന കോർണറിൽ അവിടെ എഴുതിയിരിക്കുന്നു. കാരണം അവർ പത്യോപദേശം പൊറുക്കാത്ത കാലം വരും. എന്നാൽ അവർ കർണരസകമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെയ്യുന്ന കാലം വരും. ഇതെല്ലാം ശരി തന്നെ. നമുക്കും അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ ചെയ്യും. അങ്ങനെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് കെട്ടുകഥകളിലേക്ക് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളിലേക്ക് അവർ തിരിയും. ഒരു വ്യക്തി തന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്രമാത്രം യഥാർത്ഥമായും തെളിവായും കാണുന്നതിനെ ഒരു നിമിഷം നിന്ന് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളുടെ പ്രാണനിൽ ഉണർത്തുന്ന ജാഗ്രതയും ഭയപാരവശ്യവും എത്രമാത്രമാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുഴിച്ചിട്ട് ആ മൂലക്കല്ല് കുഴിച്ചെടുത്തിട്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ആ 7-ാമത്തെ തെരുവിൽ വെച്ച് അന്ന് രാവിലെ ആ മൂലക്കല്ലിടുമ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ദൂതൻ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ ആ നദിയുടെ തീരത്തിറങ്ങി വന്നത് ശ്രദ്ധിക്കുക. 100-ണക്കിന് സഭകൾ അല്ലെങ്കിൽ വിവിധ സഭാവിഭാഗക്കാർ ആ നദിയുടെ തീരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവൻ പറഞ്ഞത്? ആ കാര്യങ്ങൾ നടന്നുവെന്ന് നോക്കുക, നോക്കൂ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഇതത്രമാത്രം കടുപ്പമേറിയതാണ്, ഇത് കണ്ടാൽ പ്രയാസമുള്ളതായി തോന്നും എന്നെനിക്കറിയാം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, യേശു തന്നെ സ്വയമായി പറയുന്നു, കഴിയുമെങ്കിൽ വൃതന്മാരെയും അവർ തെറ്റിച്ചു കളയും. അതിന് യാതൊരു വഴിയുമില്ല, അവർക്കൊരിക്കലും അത് കാണുവാൻ സാധ്യമല്ല. അപ്രകാരം സാധിക്കുമായിരുന്നെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അതിനാൽ വഞ്ചിക്കപ്പെടുമായിരുന്നേനെ. ശ്രദ്ധിക്കുക, ഇവർ പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ടവർ അയക്കപ്പെട്ടതിന് ശേഷമാണ്. യഥാർത്ഥ പ്രവാചകനായ മോശയാലാണ് ആദ്യം നടത്തപ്പെട്ടത്. അങ്ങനെ മോശ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ അതിനെ അനുകരിച്ചിരുന്നു. എന്റെ സഹോദര, എന്റെ സഹോദരി, ഇതെന്റെ സ്വന്തം സഭയാണ്. ദൈവവചനത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയുവാൻ, അത് ദൈവവചനമായിരിക്കുന്നിടത്തോളം എനിക്ക് അതൊരു അവകാശമുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയല്ല, എന്നാൽ അക്കാര്യങ്ങളെ നാം ഏത് കാലത്താണ് ഏത് സമയത്താണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പരിശോധിച്ചു നോക്കാം. സഹോദരൻ റൂഡലിനും സഹോദരൻ ജൂനിയർ ജാക്സണിനും കൂടാതെ ഇവിടെ സഹോദര സഭകളിൽ നിന്നുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഞാൻ അവരെ പറ്റി മറന്നുപോയി. ഇവിടെ സ്ഥല സൗകര്യമില്ലാത്തതിനാൽ അവരും ഇന്ന് രാവിലെ സമയം ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. മോശ പ്രവർത്തിച്ചതായ അതേ അത്ഭുതങ്ങൾ അവരും പ്രവർത്തിച്ചു. മോശ ചെല്ലുകളെ വരുത്തി, അവരും അതിനെ അനുകരിച്ചിട്ട് ചെല്ലുകളെ വരുത്തി. നോക്കൂ, നീ അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. നിങ്ങൾ തീർച്ചയായും മരിക്കില്ല, അത് തിന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ടാകുമെന്ന് സാത്താൻ വന്നിട്ട് അവളോട് പറഞ്ഞു. ഒരു മെച്ചപ്പെട്ട സംഘടന നിങ്ങൾക്കുണ്ടായിരിക്കാം, ഇതിന് നല്ലതായ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാമോ എല്ലാം നിങ്ങൾക്ക് നല്ലതായി തീരും. കൂടാതെ ഇനിയും കൂടുതൽ പ്രകാശം ലഭിക്കും. നോക്കൂ, അത് വെറും ഒരു വൈകൃതപ്പെട്ട കാര്യമാകുന്നു. ഓർക്കുക, 2 തിമോത്തിയോസ് 3:18 പ്രകാരം അന്ത്യ നാളുകളിൽ എന്നസും എംബ്രസും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇത് കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നതാകുന്നു. കപടവേഷക്കാർ എന്നാണ് അവർ രണ്ടുപേരുണ്ടെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറച്ചു നേരത്തിന് ശേഷം സോദോമിൽ 3 ദൈവദൂതന്മാർ എങ്ങനെ കടന്നുവന്നതിനെ കുറിച്ചും അതെങ്ങനെ അനുകരിക്കപ്പെട്ടതെന്നും ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും നാം നോക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതേ അത്ഭുതങ്ങൾ തന്നെ അവർ പ്രവർത്തിച്ചു. എന്നാൽ ശ്രദ്ധിക്കുക, ആദ്യം ദൈവത്താൽ അയക്കപ്പെട്ട യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ട വചനം വന്നതിന് ശേഷമാണ് അവർ അതിനെ അനുകരിച്ചത്. രണ്ടാമതായിട്ടാണ് പിന്തുടർന്നത്. ഒരു നിമിഷം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാമായിരുന്നെങ്കിൽ ഞാൻ ആശിക്കുകയായിരുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ആളുകളുടെ കൈ എന്റെ കയ്യിൽ എടുക്കുന്നതിൽ കൂടെ ഒരടയാളം കാണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിലും കൂടുതലായി എല്ലാവരും അടയാളങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരാൾക്ക് വലതുകരം പിടിക്കുന്നതിൽ കൂടെയും ഒരാൾക്ക് ഇടതുകരം പിടിക്കുന്നതിൽ കൂടെയും മറ്റു ചിലർക്ക് മണക്കുന്നതിൽ കൂടെയും അത് കിട്ടാൻ തുടങ്ങി. എന്തായിരുന്നു അതിന്റെ യഥാർത്ഥമായ സത്യമെന്ന് ദൈവം ഇപ്പോൾ എന്നെ അത് പറയുവാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നതാണ്. അത് അവരുടെ ബുദ്ധികേട് വെളിപ്പെടുത്തുന്നതായിരുന്നു. തുടക്കം മുതലേ തന്നെ അവർ ശരിയായിരുന്നില്ല. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാനത് നിങ്ങളോട് പറയും. ശ്രദ്ധിക്കുക, അവർ അതേ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ യഥാർത്ഥ വചനം ആദ്യം വരുന്നതുവരെ അവർ അത് ചെയ്തിരുന്നില്ല. അതേ പ്രകാരമാണ് ഏദൻ തോട്ടത്തിലും സാത്താൻ ചെയ്തത്. അപ്രകാരമാണ് അവൻ എല്ലായ്പ്പോഴും ചെയ്യുന്നതും. ആരാണ് ആദ്യം പ്രവചിച്ചത്? മോശയാകുന്നു. ആരാണ് ആദ്യം രംഗത്ത് വന്നത്? മോശയോ അതോ ബിലയാമോ? മോശയായിരുന്നു. ആരാണ് ആദ്യം രംഗത്ത് വന്നത്? യിരെമ്യാവോ അതോ ഹനനിയാവോ? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുവോ? ശ്രദ്ധിക്കുക, അവർ അതിനെ പകർത്തി കാണിച്ചു. ജഡികരായ കപടവേഷക്കാരാകുന്നു അവർ. ആത്മാർത്ഥതയുള്ളവരാണ്. ദാവീദ് ഒരിക്കൽ ചെയ്തതുപോലെ അവർ ദൈവത്തിനൊരു സേവനം ചെയ്യുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ അത് ജഡികമായ അനുകരണമാണ്. ഞാൻ ഒരു നിമിഷം കാത്തിരിക്കുകയാണ്. ഈ രണ്ട് സ്ഥാനങ്ങൾക്കും ഇടയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് പറയുന്നില്ലെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും, പ്രത്യേകിച്ചും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. ഫറവോന്റെ മതസംഘടന പറയുന്നത് അതേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവർ ഞങ്ങൾക്കുമുണ്ട് എന്നാണ്. അവർ അത് ചെയ്യുകയും ചെയ്തു. നോക്കൂ, എന്തിനാണ് ഫറവോൻ അത് ചെയ്തത്? എന്തുകൊണ്ട് ദൈവം അത് അനുവദിച്ചു? ദൈവം എന്തിനാണ് ഒരു യഥാർത്ഥമായ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പ്രവാചകനെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതിന് അയക്കുകയും അതിനുശേഷം ഒരു സംഘടനയുടെ പ്രതിനിധികൾ വന്നതിനെ ജനങ്ങളുടെ മുമ്പാകെ പകർത്തി കാണിക്കാനും അനുവദിക്കുന്നത്? ദൈവത്തിന്റെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനെ അതുപോലെ തന്നെ ചെയ്യുവാൻ കപടവേഷക്കാരെ ഉയർത്തുന്നതിന് ദൈവം എന്തിനാണ് അനുവദിക്കുന്നത്? നോക്കുക, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവം ഇപ്രകാരം ചെയ്യുന്നതിൽ കൂടി ഫറവോന്റെയും മിസ്രയീമ്യരുടെയും ഹൃദയം കഠിനമാക്കിയിട്ട് മോശയുടെ വശം മാത്രമല്ല ദൈവവചനമുണ്ടായിരിക്കുന്നതെന്ന് തെളിയിക്കുകയായിരുന്നു. മോശയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഈ അന്ത്യനാളുകളിൽ ദൈവം ഇതുപോലെ സംഭവിക്കാൻ എന്തിനാണ് അനുവദിച്ചത്? അതിനാൽ ആഹാബിന്റെ മേൽ കൽപ്പിച്ചിരുന്നതായ അനർത്ഥം നിറവേറുന്നതിനായി അവനെ വശീകരിക്കാൻ ഭോഷ്കിന്റെ ആത്മാവിനെ സിദക്കിയവനോട് സംസാരിച്ചതുപോലെ തന്നെയാണ്. ഈ ലാവദിക്ക സഭയിലുള്ളവരെ കുറിച്ച് ദൈവം പ്രവചിച്ചിരുന്ന കാര്യം നിറവേറുന്നതിനായി ഈ ജനങ്ങളെ പ്രകാരം അവരുടെ മതസംഘടനകളിലും സഭകളിലും വിശ്വസിപ്പിച്ച് നിർത്തുന്നതിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നീ പറയുന്നു, ഞാൻ സമ്പന്നനും എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്നും ഞാനൊരു രാജ്ഞിയെ പോലെ ആയിരിക്കുന്നു എന്ന് നീ പറയുന്നു. നീ അരിഷ്ടനും ദരിദ്രനും കുരുടനുമാകുന്നുവെന്ന് നീ അറിയുന്നില്ല. എണ്ണയും പൊന്നും എന്നോട് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നുവെന്ന് അവൻ പറഞ്ഞു. ദൈവം എന്തിനാണ് ഇത് ചെയ്തത്? ദൈവത്തിന്റെ സത്യവചനത്താലുള്ള ഈ കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അന്ത്യനാളുകളിൽ കപടവേഷക്കാരെ എന്തിനാണ് അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടുവരാൻ അനുവദിക്കുന്നത്? കപടവേഷക്കാർ വന്നിട്ട് അതേ കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ സത്യവചനത്തെ നിഷേധിക്കുകയും ചെയ്യാൻ എന്തിനാണ് ഇടയാക്കുന്നത്? അവനത് മോശയോട് ചെയ്തു. അപ്പോൾ ഫറവൻ മോശയ്ക്കെതിരായി അത് ചെയ്തു. എനസ് മെമ്പറേഷൻ മോശയ്ക്കെതിരായി അത് പ്രവർത്തിച്ചു. അന്ത്യനാളുകളിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ നാം ഇതാ അവസാന നാളുകളിലായിരിക്കുന്നു. ഇത് തിരുവചനം നിറവേറപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്താണ്? മോശ അവരോട് ഹേ ഹേ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയില്ല, ഞാനൊരുവൻ മാത്രമാണ് അത് ചെയ്യുന്നതിനായി മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാം നിർത്തിക്കളയുമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയോ? അവൻ അവരെ അത് ചെയ്യാൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. അവരെ അതുപോലെ തന്നെ പോകാൻ അനുവദിക്കുക. ബൈബിൾ എന്താണ് പറയുന്നതെന്ന് ഓർക്കുക. അവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഈ അവസാന നാളുകളിൽ മണവാട്ടി ഉൽപ്രാവണപ്പെട്ട് ആകാശത്തിൽ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഇതും വെളിപ്പെടും. യഥാർത്ഥമായി വെളിപ്പെടുത്തപ്പെട്ട വചനമായ മോശ അവർക്കെതിരായി ഒന്നും പറഞ്ഞില്ല. അവരെ അതുപോലെ തന്നെ പോകാൻ അനുവദിക്കത്ര ചെയ്തത്. എന്നാൽ ദൈവം അപ്രകാരം പ്രവർത്തിച്ചത് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നതിനും ഫറവനെ കബളിപ്പിക്കുന്നതിനുമായിരുന്നു. ആഹാബിനെ വഞ്ചിക്കുന്നതിനും ദൈവം അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. മീഖയ ഒരൊറ്റ ഒരുവനായി മാത്രം തന്നെത്താനെ അവിടെ നിന്നുകൊണ്ട് അവരോട് യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടവനായ വേറൊരുവനും യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറയുകയും എന്നാൽ ഒരുവൻ മറ്റൊരുവന് വിരോധമായി നിൽക്കുകയും ചെയ്തിരുന്നു. ഈ അന്ത്യനാളുകളിൽ ജലത്താലുള്ള സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന വചനമായി നിൽക്കുന്നു. എന്നാൽ തൃത്വത്തിൽ വിശ്വസിക്കുന്ന വേറൊരു വൃക്ഷൻ അവിടെ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തൃത്വം എന്ന വാക്ക് ബൈബിളിൽ നിങ്ങൾ എന്നെ കാണിക്കൂ. മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണിക്കൂ. അതുപോലെയുള്ള കാര്യങ്ങൾ എവിടെയാണ് എന്ന് എന്നെ കാണിക്കൂ. അങ്ങനെ ഒരു കാര്യം തിരുവചനത്തിലില്ല. സ്ഥാനനാമങ്ങളായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരെയും സ്നാനം കഴിപ്പിച്ചതായി കാര്യം ബൈബിൾ പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം, അതായത് ഓ സഹോദരി അതെല്ലാം ശരി തന്നെ, തലമുടി ബോബി എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അതെല്ലാം ശരിയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യരുത്, ഓ അതൊക്കെ അസംബന്ധമാകുന്നു, ഒരു പഴഞ്ചൻ ആശയങ്ങളാണ്. എന്നാൽ തിരുവചനത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പറയുന്നു, ഏലിയാവിന്റെ ആത്മാവിനെ ഈ അന്ത്യനാളുകളിൽ ദൈവം അയക്കുമെന്നും ജനങ്ങളെ, അതായത് ദൈവത്തിന്റെ മക്കളെ, വചനത്തിന്റെ ആദിയിലുണ്ടായിരുന്ന പോലെയുള്ള, അതായത് അപ്പോസ്തോലികരുടെ വിശ്വാസത്തിലേക്ക് തിരിക്കുമെന്നും പറയുന്നു. ആ വചന മനുഷ്യപുത്രനെ ഈ അന്ത്യനാളുകളിൽ സോദോമിന്റെ കാലത്തിലെ പോലെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് സ്ഥിരീകരിക്കും. അപ്രകാരം ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. അത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ദൈവത്തിന് അത് കണ്ട് മതിയാകും വരെ മോശം ചെയ്തതുപോലെ അതേ കാര്യങ്ങളെ അവരും ചെയ്തു. ഇപ്പോൾ ഓർക്കുക, ഇത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നാണ്. ഇത് ഈ ദിവസങ്ങളിൽ തന്നെ സംഭവിക്കും. ഇപ്പോൾ ലോകം മുഴുവൻ തിരഞ്ഞിട്ട് ഓരോ മതോപാസനയെയും ഓരോ കുലത്തെയും ഓരോ മനുഷ്യരെയും ഓരോ സഭയും എടുത്ത് നോക്കുക. നിങ്ങൾ പ്രാസംഗികരോട് ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾ പത്രങ്ങൾ വായിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും പോയി ഇപ്പോൾ ഈ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നുവെന്ന് പോയി നോക്കിക്കാണുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ അറിയാൻ പറ്റും മത്തായി 24:24 യഥാർത്ഥമായും ശരിയാണെന്ന്. അന്ത്യനാളുകളിൽ കള്ള ഉപദേഷ്ടാക്കളും കള്ളമായ അഭിഷേകം ചെയ്യപ്പെട്ടവരും എഴുന്നേറ്റിട്ട് അനേകരെ വഞ്ചിച്ചു കളയും. ഓരോ മാതൃകകളായി ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അനേകരെ അത് വഞ്ചിച്ചു കളയും. പ്രവാചകന്മാർ എന്നത് ബഹുവചനവും ക്രിസ്തുക്കൾ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്നതും ബഹുവചനമാകുന്നു. അനേകം വ്യത്യസ്തരായവർ, അതായത് നിങ്ങൾക്കറിയാമോ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പെന്തിക്കോസ്തുകാരും അങ്ങനെ അനേകം വ്യത്യസ്തരായവർ. എന്നാൽ യഥാർത്ഥമായ ഒരു ക്രിസ്തുവിന്റെ ആത്മാവാണ് ഉള്ളത്. അതവന്റെ വാഗ്ദത്തം ചെയ്തിരുന്ന വചനം ജഡമായി തീർന്നതാണ്. കുറച്ചുകൂടി വേദഭാഗങ്ങൾക്ക് വേണ്ടി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. അത് ദൈവത്തിന് മതിയായി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ തീരുകയും അവരുടെ ബുദ്ധികേട് വെളിപ്പെടുകയും ചെയ്തു. ശ്രദ്ധിക്കുക, പതിർ കാഴ്ചയിൽ ഗോതമ്പ് മണി പോലെ തോന്നിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. നോക്കൂ, പിൻകാലങ്ങളിലൂടെ വന്നിരുന്ന ലൂഥറിന്റെ കാലത്ത് തണ്ട് ഗോതമ്പ് മണിയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. എന്നിരുന്നാലും ജീവൻ അതിലുണ്ടായിരുന്നു. തണ്ട് ശരിയാണ്, തണ്ടിലുണ്ടായിരുന്ന ജീവൻ അതും ശരിയാണ്. എന്നാൽ വളർന്നുകൊണ്ടേയിരുന്നു എന്ന് നാം ഓർത്തിരിക്കണം. ജീവൻ ഏലിയാവിൽ നിന്നും ഏലിശയിലേക്ക് വളർന്നുകൊണ്ടിരുന്നു. ജീവൻ അങ്ങനെ മുമ്പോട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് മറ്റൊരു ഘട്ടത്തിലേക്കാണെന്ന് നാം ഓർത്തിരിക്കണം. അതേ അവസ്ഥയിൽ തന്നെ അതിന് കഴിയാൻ പറ്റുകയില്ല. മറ്റേതെങ്കിലും കാലത്തെ ചീഞ്ഞ മാംസം നമുക്ക് ഭക്ഷിക്കാൻ കഴിയുകയില്ല. നമുക്ക് പെന്തിക്കോസ്തുകാരുടെ ചീഞ്ഞ മാംസമോ മെത്തഡിസ്റ്റുകാരുടെയോ ബാപ്റ്റിസ്റ്റുകാരുടെയോ ഭക്ഷിപ്പാൻ കഴിയുകയില്ല. നോക്കൂ, അതൊരഴുകിയ ആഹാരമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ കാലത്തേക്കുള്ള വചനം എന്ന പുതിയ ആഹാരമുണ്ട്. പതിരനെ കണ്ടാൽ യഥാർത്ഥത്തിലുള്ള ഗോതമ്പ് മണി പോലെ തോന്നും. അത് ഇലയിൽ വെച്ചോ പൂക്കലയിൽ വെച്ചോ കണ്ടാൽ അപ്രകാരം തോന്നിപ്പിക്കുകയില്ല. എന്നാൽ തീർച്ചയായും പതിരിൽ വെച്ച് അപ്രകാരം തോന്നിപ്പിക്കുന്നു. യേശു ക്രിസ്തു ലൂഥറിന്റെ കാലത്ത് ഇന്നലെയും അനന്യനായിരുന്നു. വെസ്ലിയുടെ കാലത്ത് കണ്ടാൽ അപ്രകാരം തോന്നിപ്പിക്കുന്നില്ല. എന്നാൽ തീർച്ചയായും പെന്തിക്കോസ്തുകാരുടെ കാലത്ത് അപ്രകാരം തോന്നിപ്പിക്കുന്നു. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും അത് തെറ്റിച്ചു കളയുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങളുടെ കാലഘട്ടങ്ങൾ. എന്നാൽ പെന്തിക്കോസ്തുകാരുടെ സഭ ഈ അന്ത്യനാളുകളിലെ ലാവോദിക്യ സഭയായി തീരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സ്വയം ഗോതമ്പ് മണിയായ ക്രിസ്തു പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ഓർക്കുക, ക്രിസ്തു സ്വയമായി സഭയിൽ വെളിപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ അവൻ തള്ളിക്കളയപ്പെട്ടു. അതപ്പോഴും അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സഭയാണെന്ന് അവകാശവാദം വെച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു സ്വയമായിട്ടുള്ള, അതായത് തന്റെ അഭിഷേകം ചെയ്യപ്പെട്ട വചനം തന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള അംശമായ മണവാട്ടിക്കായി ഇതാ ഇവിടെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഗോതമ്പ് ചെടി അഭിഷേകം ചെയ്ത അതേ മഴ തന്നെ കളകളെയും അഭിഷേകം ചെയ്യുന്നു. അതിനെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ മുൻകൂട്ടി നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ അവ തമ്മിലുള്ള വ്യത്യാസത്തെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അതേ പ്രകാരമാണ് ഇപ്പോൾ എഫെസ്യർ 5:1 അതിനെപ്പറ്റി പറയുന്നു. അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് എല്ലാവരും പറയും. നമുക്കതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കിട്ടിയിരിക്കുന്നു. ഹാലലുയ്യ, ഓ ഹാലലുയ്യ. ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളുടെ അടിയിൽ അവരെ ആക്കി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നോക്കൂ, മുമ്പോട്ട് പോയിക്കൊള്ളുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയും ഒച്ച വെക്കുകയും ഞങ്ങൾ ആത്മാവിൽ നൃത്തം ചെയ്യുമെന്നും വചനം പ്രസംഗിക്കുമെന്നും അവർ പറയും. തീർച്ചയായും അതിനെതിരായി യാതൊന്നും പറയാനില്ല. ആ പ്രകാരം തന്നെ ഇവരും ചെയ്തിരുന്നുവെന്ന് ഇവിടെ ബൈബിളിൽ പറയുന്നു. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും അവർ വഞ്ചിച്ചു കളയും. ഇപ്പോൾ പതിരനെ ശ്രദ്ധിക്കുക. മണ്ണിനടിയിലേക്ക് പോയ ആ യഥാർത്ഥ വിത്തിൽ നിന്നും, അതപ്പോൾ ഒരു സ്ഥാപിത സംഘടന ആയിരുന്നില്ല, അത് സ്വയം ഒരു വിത്തായിരുന്നു. എന്നാൽ അത് മുളച്ചു വന്നപ്പോൾ അതൊരു സംഘടനയായി മാറി. അതിലെ ഇലകളെയും മുകുളത്തെയും നോക്കുക. അതിനുശേഷം അതൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. അതൊരു പൂക്കുലയാകുന്നു. അപ്പോഴും അത് തുടക്കത്തിലെ പോലെ ആയിരുന്നില്ല, അതൊരു സംഘടനയായിരിക്കുന്നു. അതിൽ അനേകം ഇലകളും മറ്റുമായിട്ട് പെന്തിക്കോസ്ത് പതിരിലേക്ക് കടന്ന് ഇപ്പോൾ ഏറെക്കുറെ വിത്തിന്റെ ആകൃതിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനെ ശ്രദ്ധിച്ചു നോക്കുക. യഥാർത്ഥത്തിലുള്ള അതേ വിത്ത് പോലെ അതെല്ലാ സമയത്തും ആകൃതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കൂട്ടം കതിരുകളെ നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ഒരു ഗോതമ്പ് വിത്ത് പോലെ തോന്നും. എന്നാൽ അവസാനം അത് വെളിപ്പെടുമ്പോൾ അതൊരു സംഘടനയായിരിക്കില്ല. ഇനിയും ഒരു വാഹകനില്ല. മതസംഘടനകൾ ഒരു വാഹകരെ പോലെ മാത്രമാണ്. ഇനി ഒരു വാഹകനില്ല. അതിന്റെ തണ്ട് മരിക്കണം, പുറന്തോട് മരിക്കണം, മറ്റെല്ലാ കാര്യങ്ങളും മരിച്ചിരിക്കണം. എന്നാൽ വിത്ത് തുടർന്ന് ജീവിക്കുന്നു. അത് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ശരീരമാകുന്നു. അത് നേരെ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായി തീരും. നോക്കൂ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരെ നേരെ എടുത്തുകൊണ്ട് പോകുന്നു. അത് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ? ശരി, ശ്രദ്ധിക്കുക. പതിർ കാഴ്ചയിൽ വിത്തിനെ പോലെ തന്നെ ഇരിക്കും. കൃഷിക്കാരനായ ഒരു വ്യക്തി തന്റെ വയലിലേക്ക് നോക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം, എനിക്ക് നല്ലൊരു വിളവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു നല്ല ഗോതമ്പ് മണി പോലും അവിടെ അപ്പോൾ ഇല്ല. കാഴ്ചയിൽ അത് യഥാർത്ഥത്തിലുള്ള ഒരു വിത്ത് പോലെ തോന്നും, എന്നാൽ അതൊരു പുറന്തോട് മാത്രമാണ്. ഇപ്പോൾ സ്നേഹിതരെ, എന്നോടൊപ്പം അല്പം പുറകോട്ട് വരൂ. എവിടെയാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ നിലത്ത് വീണ് മരിച്ചതിന് ശേഷം ആദ്യത്തെ ഉണർവുണ്ടായത്? ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സംഘടിപ്പിച്ചു. അത് ശരിയല്ലേ? അവൻ ഒരിക്കലും മതസംഘടന ഉണ്ടാക്കിയിട്ടില്ല. സഭയെ വെടിപ്പായും നിർമ്മലമായും സൂക്ഷിപ്പാൻ അവൻ അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ മുതലായവരെ നിയമിക്കുകയാണ് അത്ര ചെയ്തത്. എന്നാൽ റോമിലുള്ള നിക്കയിൽ വെച്ച് 306 വർഷങ്ങൾക്ക് ശേഷം അവർ അതിനെ സംഘടിപ്പിക്കുകയും അതിൽ നിന്നൊരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? അപ്പോൾ അത് മരിച്ചു. ആ സഭയുമായി യോജിക്കാത്തവരെയെല്ലാം അത് കൊന്നുകളഞ്ഞു. അങ്ങനെ അപ്പോഴും അത് 100 വർഷങ്ങൾ ആ മണ്ണിൽ തന്നെ കിടന്നു. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ ഈ ലൂഥറിൽ കൂടെ കടന്നു വന്നു. ആദ്യത്തെ ചെറിയ കൂമ്പുകൾ പൊട്ടിപ്പുറപ്പെട്ടു. രണ്ടാമത്തേത് അതിൽ നിന്ന് മുട്ടിടുവാൻ തുടങ്ങി. അത് വളരാൻ തുടങ്ങിയിട്ട് സിംഗ്ലിയും മറ്റ് പല സംഘടനകളുമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം അതോടൊപ്പം ആംഗ്ലിക്കൻ സഭ രൂപം കൊണ്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഗോതമ്പിനോട് കുറച്ചുകൂടി സാദൃശ്യമുള്ള കതിർക്കുലയുടെ പുതിയ ഉണർവുമായിട്ട് ഇതാ വെസലി അവിടേക്ക് കടന്നു വന്നു. അതിനുശേഷം അതിനെന്ത് സംഭവിച്ചു? അത് സംഘടിക്കപ്പെടുകയും ഉണങ്ങി വരണ്ട് മരിച്ചു പോവുകയും ചെയ്തു. ജീവൻ അതിൽ നിന്നും പതിരിലേക്ക് കടക്കുകയും പതിരിനെ കണ്ടാൽ ഗോതമ്പ് മണികളെ പോലെ തന്നെ കാണപ്പെടുകയും ചെയ്തു. എന്നാൽ അവരുടെ ബുദ്ധികേടും കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ 3 കൊല്ലമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിനെന്ത് പറ്റിയിരിക്കണം? അത് ഗോതമ്പ് മണിയിൽ നിന്നും വേർപെടുത്തപ്പെട്ടിരിക്കണം. കഴിഞ്ഞ 20 വർഷക്കാലമായി കൊണ്ടുവരുന്ന ഈ മഹത്തായ ഉണർവിൽ നിന്നും ഒരു പുതിയ മതസംഘടന എന്തുകൊണ്ട് രൂപം കൊണ്ടിരിക്കുന്നില്ല? അഭിഷിക്തരായ പ്രവാചകന്മാരും അഭിഷിക്തരായ ഉപദേഷ്ടാക്കന്മാരും മറ്റും വളരെയുണ്ട്. എന്നാൽ എന്തുകൊണ്ട് വേറൊരു മതസംഘടനയില്ല? എന്തുകൊണ്ടെന്നാൽ ഗോതമ്പ് മണിക്ക് ശേഷം അവിടെ യാതൊന്നുമില്ല. അതൊരു മതസംഘടനയാകാതെ തിരികെയായി കഴിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, ഒരു അന്ധനായ മനുഷ്യന് പോലും അത് കാണാൻ കഴിയും? ഇത് ആവിഷ്കരിക്കപ്പെടാൻ കഴിയുകയില്ല. ഇത് മതസംഘടനകൾക്കെതിരായി ശക്തമായി നിലനിൽക്കുന്നു. അത് ഗോതമ്പ് വിത്ത് സ്വയം തന്നെ തന്നെയായിരിക്കുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്നതായിരിക്കും. അന്ത്യകാലത്ത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഗോതമ്പ് വിത്ത് സ്വയം വീണ്ടും ഗോതമ്പായി രൂപം പ്രാപിച്ചിരിക്കും. അപ്പോൾ കള്ളമായി അനുകരിക്കുന്നവരും മറ്റും അവിടെ കടന്നുവരും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കഴിയും. അവരെങ്ങനെയാണ് അവരുടെ സ്ഥാപിത സംഘടനയുടെ പുറന്തോട് നീക്കിക്കളയാൻ ശ്രമിക്കുന്നത് നോക്കുക. അതിന്റെ ഒരു ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥ വ്യക്തികളെ തിരിച്ചറിയാനാണ് അതിടയാക്കുന്നത്. ഇതെത്ര മനോഹരമായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അഭിഷേകം ചെയ്യപ്പെട്ടവർക്ക് അത് സാധിക്കും. യഥാർത്ഥമായി തെരഞ്ഞെടുക്കപ്പെട്ടവരും മുൻനിർണയിക്കപ്പെട്ടവരും. എഫിഷ്യർക്കെഴുതിയ ലേഖനം 5:1 അല്ലെങ്കിൽ 1:5 അവരും തെരഞ്ഞെടുക്കപ്പെട്ട് മുൻനിയമിക്കപ്പെട്ടവരായിരിക്കും. അവർ മാത്രമാകുന്നു വഞ്ചിക്കപ്പെടാൻ കഴിയാത്തവരായിട്ടുള്ളത്. കള്ളമായി അഭിഷിക്തരായ പ്രവാചകന്മാരുണ്ടായിരിക്കും. അവരുടെ ഇടയിൽ യഥാർത്ഥമായി അഭിഷേകം പ്രാപിച്ചവരുണ്ടാകും. നിങ്ങളെ പ്രകാരമാണ് അതിനെ തിരിച്ചറിയുന്നത്? വചനത്താൽ മാത്രം. അത് നമുക്കിപ്പോൾ നിഴലായിട്ടുണ്ടായിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കത് മനസ്സിലായോ എങ്കിൽ ആമേൻ പറയുക. ശ്രദ്ധിക്കുക, അഭിഷിക്തരായവരെ വചനത്തിന് മാത്രമേ വേർതിരിച്ച് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അടയാളങ്ങൾ കൊണ്ട് സാധ്യമല്ല. ഓ, അത് പറ്റുകയില്ല. അവരും അതേ അടയാളങ്ങൾ തന്നെ ചെയ്യും. എന്നാൽ തീർച്ചയായും വചനമാണ് അവരെ വേർതിരിച്ച് കാണിക്കുന്നത്. അവരെല്ലാം പ്രവചിച്ചിരുന്നു. അവർ ഇതും അതും മറ്റെല്ലാം തീർച്ചയായും അതേ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. അതേ അടയാളങ്ങൾ അവർ പ്രവർത്തിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, അവരുടെ അടയാളങ്ങളല്ല വചനമാണ് അവരെ എപ്പോഴും വേർതിരിച്ച് കാണിക്കുന്നത്. മത്തായി 24:24 യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അന്ത്യനാളുകളിൽ കള്ള യേശുക്കൾ എഴുന്നേൽക്കുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓ ഇല്ല, അവർ ഒരിക്കലും അതിനുവേണ്ടി നിൽക്കുകയില്ല. ഒരിക്കലുമില്ല. താൻ യേശുവാണെന്ന് സ്വയം പറയുന്ന ഒരു യഥാർത്ഥ പെന്തിക്കോസ്തുകാരനെ നിങ്ങൾക്ക് കണ്ടുകിട്ടാമോ? ഏതെങ്കിലും ഒരു തെറ്റായ മെത്തഡിസ്റ്റുകാരെയോ അല്ലെങ്കിൽ ഒരു ബാപ്റ്റിസ്റ്റുകാരെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മതസംഘടനക്കാരെയോ തങ്ങൾ യേശുവാണെന്ന് പ്രസ്താവിച്ചിട്ടുള്ളതായി നിങ്ങൾക്ക് കിട്ടുമോ? അവർക്കതിനെ നല്ലതായി അറിയാം. അവർ ഒരിക്കലും അപ്രകാരം ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ കള്ളക്രിസ്തുക്കൾ കള്ളയേശുക്കളല്ല, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കുമെന്ന് ബൈബിൾ പറയുന്നു. താൻ യേശുവാണെന്ന് പറഞ്ഞവർ തിരിച്ചറിയപ്പെടുകയില്ല. ഓ, ഇരിക്കുമില്ല. എന്നാൽ അവർ കള്ളക്രിസ്തുക്കളാണെന്ന് അവർ അറിയുന്നില്ല. കാരണം അവർ വചനത്തിനെതിരായി നിലകൊള്ളുന്നു. കൂടാതെ ദൈവം അതുപോലെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു പ്രദർശനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ പ്രവാചകൻ ചെയ്ത അതേ കാര്യങ്ങൾ ഇവരും ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു. കൂടാതെ അങ്ങനെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടെലിഫോണിൽ കൂടെയും മറ്റും ഇവിടേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നവർ ഇത് നിങ്ങളെ കുറ്റം വിധിക്കുകയാണെന്ന് വിചാരിക്കരുത്. എന്നാൽ ഇതെന്റെ സഭയാണ്. പരിശുദ്ധാത്മാവിന്റെ മേൽ നോക്കുവാനായി തന്നിരിക്കുന്ന എന്റെ കൂട്ടമാണ്. എനിക്ക് അവരോട് സത്യം എന്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർ ഇതിനുവേണ്ടി നിൽക്കുകയില്ല. എന്നാൽ കള്ളക്രിസ്തുക്കളും കള്ളമായി അഭിഷേകം പ്രാപിച്ചവരും എല്ലാവിധമായ അടയാളങ്ങളാലും വചനത്തിന്റെ എല്ലാ അക്ഷരങ്ങളോടും കൂടിയും ഏറെക്കുറെയായി നിൽക്കുന്നു. അവർ പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ഈ കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്നുവോ? അതെ. അന്യഭാഷ പറയുന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ. അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും അവർ വിശ്വസിക്കുകയും അടയാളങ്ങൾ അവർ പിന്തുടരുകയും ചെയ്യുന്നുണ്ടോ? അതെ. അത് മെത്തഡിസ്റ്റുകാരോ ബാപ്റ്റിസ്റ്റുകാരോ അല്ല. അല്ല, അത് പെന്തിക്കോസ്തുകാരാണ്. നോക്കൂ, ഇതാന്തി നാളുകളായിരിക്കുന്നു. ആദ്യത്തെ സഭാകാലഘട്ടം ഒരിക്കലും അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. മെതഡിസ്റ്റുകാരുടെ സഭക്കാരുടെ കാലഘട്ടം അതിനെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. ബാപ്റ്റിസ്റ്റ് സഭക്കാരുടെ കാലഘട്ടം അതിനെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. പ്രസ്ബിറ്റേറിയൻ സഭക്കാരുടെ കാലഘട്ടം അതിനെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ പെന്തിക്കോസ്തുകാരെ യഥാർത്ഥമായി അഭിഷേകം ചെയ്യപ്പെട്ടവരോട് വളരെ അടുത്തായി കാണപ്പെടുന്നു. അവിടെയാണ് പുറന്തോടന വ്യക്തമായി സാമ്യമുള്ളതുപോലെ കാണുന്നത്. അവർ അതിനെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല, അവർ ശ്രദ്ധിക്കുകയുമില്ല. എന്നാൽ ഇത് അവസാന നിമിഷങ്ങളായിരിക്കുന്നു, അന്ത്യനാളുകളായിരിക്കുന്നു. അതെ സാറേ, ശ്രദ്ധിക്കുക, ആരംഭത്തിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയായിരിക്കും അവസാനവും. അതിപ്രകാരം സാത്താൻ ദൈവത്തിന്റെ ഒരു വചനം ഹവ്വയ്ക്ക് തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെയാണ്. അവൾ അത് വിശ്വസിക്കുകയും ചെയ്തു. അവനല്ല, അവളാണ്, സഭയാണ്, അവനല്ല, സഭയ്ക്കാണ് തെറ്റായ വചനം ലഭിച്ചത്. നോക്കൂ, ആദാമിനല്ല, ഹവ്വയ്ക്കാണ് ലഭിച്ചത്. ക്രിസ്തുവല്ല, മണവാട്ടിയായ സഭയാണ്. അഭിഷേകം പ്രാപിച്ച് സ്വയം മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്ന അവൾക്കാണ് തെറ്റായ വചനം ലഭിച്ചത്. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? അത് ഷൂവിന്റെ നാട പോലെ തമ്മിൽ കോർത്തു കിടക്കുന്നു. അത് നിങ്ങളുടെ കണ്ണിലെ കണ്ണിമേ പോലെ കിടക്കുന്നു. വേദപുസ്തകത്തിൽ നിങ്ങൾ തിരിച്ചു നോക്കുന്നിടത്തെല്ലാം അത് തമ്മിൽ നാട പോലെ കോർത്തു കിടക്കുന്നത് എന്താണ്? ഹവ്വയാണ്, ആദാമല്ല. ഹവ്വയാണ് അത് വിശ്വസിച്ചത്, ആദാമല്ല. ഇന്നത്തെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്നവളാണ് അത് വിശ്വസിച്ചത്, ക്രിസ്തുവല്ല. പേരിന് മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്നവൾക്ക് അതേ അടയാളങ്ങളും അതേ അത്ഭുതങ്ങളും അതേപോലെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നാൽ യഥാർത്ഥമായതിനല്ല. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. ഇപ്പോൾ എളുപ്പത്തിലായിക്കൊണ്ട് നമുക്കിത് 15 മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുമെങ്കിൽ നാം സമയത്തിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, അതിനാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയില്ല. ഇപ്പോൾ കള്ളയേശു എന്ന് വിളിക്കപ്പെടാൻ അവർ ഒരിക്കലും നിന്ന് തരികയില്ല. യേശു എന്ന് വിളിക്കപ്പെടുവാൻ അവർ തീർച്ചയായും നിന്ന് തരികയില്ല. അതത്രമാത്രം വ്യക്തമായ ഒരു കാര്യമാണ്. ഏതൊരുവനും അറിയാം, അതിനെക്കുറിച്ച് അറിയാം. അവർ യേശുവല്ലെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. അവരുടെ ശരീരത്തിന്റെ പിമ്പിൽ എണ്ണയുണ്ടായാലും കായിൽ രക്തമുണ്ടാക്കാൻ പറ്റിയാലും അവരുടെ കണ്ണുകൾ മേലോട്ടും താഴോട്ടും ആക്കിയാലും എനിക്കതൊരു പ്രശ്നമല്ല. നല്ല സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും അത് യേശുവല്ലെന്ന് അറിയാൻ പറ്റും. അതുപോലെ വിളിക്കപ്പെടാൻ അവർ നിന്ന് തരികയില്ല. എന്നാൽ അവർ സ്വയം അവരെ അഭിഷിക്തരായവരെന്ന് വിളിക്കുന്നു. എന്നിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഞ്ചിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ കള്ളക്രിസ്തുക്കളും കള്ളാഭിഷിക്തരായവരും എഴുന്നേറ്റിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, ഈ പ്രസ്താവന വിട്ടുകളയാൻ ഇടയാവരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് കേൾക്കാൻ വളരെ വിലയേറിയതായ ഒന്നാണ്. ഞാൻ വേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് ടേപ്പിൽ വീഴാതിരിക്കുന്നതിനെ അദ്ദേഹം മൈക്കിൽ കുറച്ച് നാടകൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇപ്രകാരം അതുപോലെ തന്നെയായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ശ്രദ്ധിക്കുക, കള്ളയേശുക്കളല്ല, കള്ളക്രിസ്തുക്കളാണ്. അവർ അഭിഷിക്തരാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അവർ യേശുവല്ലെന്ന് അവർക്കറിയാം. നോക്കൂ, അത് എത്രമാത്രം വ്യക്തമാണ്. ഒരു മനുഷ്യൻ വന്നിതാ എന്റെ ഉള്ളം കയ്യിലെ തഴുമ്പ് കണ്ടോ, എന്റെ മുറപ്പാടുകളെ നോക്കൂ, ഞാൻ യേശുവാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് തെറ്റാണെന്ന്. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. ക്രിസ്തുക്കൾ എന്നത് ബഹുവചനമാണ്. അത് സ്ഥാപിത സഭാ സംഘടനകൾ അതുപോലെയുള്ള അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. മതസംഘടനയുടെ ആത്മാവിനാൽ അഭിഷിക്തരായവരാണ്, വചനത്താലല്ല. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? കള്ളയേശുക്കളല്ല, കള്ളക്രിസ്തുക്കളും കള്ളമായി അഭിഷേകം ചെയ്യപ്പെട്ടവരുമാണ്. നോക്കൂ, ഓ എത്രമാത്രം വ്യക്തമാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് വിട്ടുകളയില്ലെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഓർക്കുക, മൂന്ന് വിഭാഗത്തിലുള്ള ജനങ്ങളുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വർഗത്തിലുള്ള ജനങ്ങളുണ്ട്. ഹാമും ഷേമും ജാഫെത്തും മൂന്ന് വർഗങ്ങളാണ്. അത് വിശ്വാസികളും വിശ്വാസികളെന്ന് നടിക്കുന്നവരും അവിശ്വാസികളുമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു, എല്ലായ്പ്പോഴും അതുപോലെ തന്നെയായിരിക്കും. വിശ്വാസിയായിട്ട് മോശയും അവിശ്വാസികളായിട്ട് NSM മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ ബലയാമും മോശയും എല്ലായ്പ്പോഴും മൂന്ന് വിഭാഗത്തിലുള്ള ജനങ്ങളുണ്ട്. വിശ്വാസികൾ വിശ്വാസികളെന്ന് നടിക്കുന്നവരും അവിശ്വാസികളുമാണ്. ഇപ്പോൾ ഓർക്കുക, അവിശ്വാസികൾ എന്നത് യാതൊരു വിധത്തിലുള്ള അടയാളങ്ങളിലും വിശ്വസിക്കാത്ത സ്ഥാപിത സഭാ സംഘടനകളാണ്. ഈ ലോകത്തിലുള്ള തണുത്ത ആചാരാനുഷ്ഠതകളാൽ പശപറ്റിയ സ്ഥാപിത സഭാ സംഘടനകളാണ്. എന്നാൽ വിശ്വാസികളെന്ന് നടിക്കുന്നവർ ആ പുറന്തോടാണ്. ആ വ്യക്തിയാണ് വിശ്വാസിയെന്ന് അഭിനയിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഒരു യഥാർത്ഥ വിശ്വാസിയുണ്ട്, അവൻ യഥാർത്ഥമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് അവർ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ അവിശ്വാസികളും വിശ്വാസികളെന്ന് അഭിനയിക്കുന്നവരും എത്രമാത്രം ധൈര്യശാലികളാണെന്ന് ശ്രദ്ധിക്കുക. അവർ ധൈര്യശാലികളാണ്. സാത്താൻ പോലും സത്യവചനത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? സാത്താൻ എന്തിനാണ് അത് ചെയ്തത്? അതെന്തുകൊണ്ടാണെന്നാൽ അവൻ ഈ സമയത്തേക്കുള്ള വചനം അറിയില്ലായിരുന്നു. ആ സമയത്തേക്കുള്ള വചനം അറിഞ്ഞിരുന്നുവെങ്കിലും എളിമയുള്ള മനുഷ്യൻ ആ വചനമാണോ എന്ന് അവൻ സംശയിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ദൈവപുത്രൻ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്തുകൊണ്ടെന്നാൽ അപ്രകാരം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുമുണ്ട്. അതെനിക്ക് തെളിയിച്ചു തരിക. ഒരാൽഭുതം പ്രവർത്തിക്കൂ, നീ അത് പ്രവർത്തിക്കുന്നത് ഞാനെന്ന് കാണട്ടെ. നോക്കൂ, അവിശ്വാസിയും വിശ്വാസിയെന്ന് അഭിനയിക്കുന്നവനുമായ കൗടവേഷക്കാരൻ, അതേ സമയത്ത് തന്നെ വിശ്വാസിയെന്ന് അഭിനയിക്കുന്നവനായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന യൂദാസിനെ നോക്കൂ. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സത്യവചനത്തെയും ശ്രദ്ധിക്കൂ. അവരെത്രമാത്രം ധൈര്യമുള്ളവരാണ്. നിങ്ങൾ ആ സംബന്ധം ഒരിക്കലും ശ്രദ്ധിക്കരുത്. അതിൽ യാതൊന്നുമില്ല. നിങ്ങൾ അവിടെ പോകരുത്. അവിടെ ഒരു കൂട്ടം ബഹളം മാത്രമാണ് ഉള്ളത്. അതിൽ യാതൊന്നുമില്ല. അതെല്ലാമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കൂട്ടം കെട്ടുകള കഥകളാണ്. നോക്കൂ, ഞാൻ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന്. വചനത്തിന്റെ തൊട്ടുസന്നിധിയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. സാത്താൻ നേരെ നടന്നു കയറി വന്നു. യൂദായുടെ ലേഖനത്തിൽ തിരുവചനം പറയുന്ന പ്രധാന ദൂതൻ പോലും സാത്താനുമായിട്ട് തർക്കിച്ചു വാദിക്കുമ്പോൾ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. വചനത്തിന് തന്നെ എതിരായി നിൽക്കുന്നു. എന്നാൽ ഇവിടെ അഭിഷിക്തനായ അന്തിക്രിസ്തു ആ കാലത്തിന്റെ യഥാർത്ഥ വചനമായ യേശു ക്രിസ്തുവിന്റെ നേരെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അതങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന്. ഈ അന്ത്യനാളുകളിലേക്ക് ശ്രദ്ധിക്കൂ. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പന്തക്കോണ്ട് മാത്രം അടുത്തതായിരിക്കും അത്. ഓ ദൈവമേ, തെരഞ്ഞെടുക്കപ്പെട്ടവർ വഞ്ചിക്കപ്പെടുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം അവർ വചനമാകുന്നു. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, അതായത് വേരുള്ളതായ ആ യഥാർത്ഥ ജീവൻ അതിനെ തന്നെ സ്വയം നിഷേധിക്കുവാൻ കഴിയുകയില്ലാത്തതുപോലെയാണ്. അത് വചനവും ആ കാലത്തേക്കുള്ള വചനവുമാകുന്നു. അത് ശരിയാണ്. അത് യിരെമ്യാവിനെ പോലെയാണ്. അവൻ അറിയാമായിരുന്നു. ഹനനിയാവ് എന്തൊക്കെ പറഞ്ഞാലും അതൊരു കാര്യമല്ല. യിരെമ്യാവ് അറിയാമായിരുന്നു അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്രകാരം തന്നെയാണ് മോശയും ബാക്കിയുള്ളവരെല്ലാം ചെയ്തത്. കള്ളപ്രവാചകന്മാർ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും അവനത് കാര്യമായിരുന്നില്ല. ദൈവത്തിന്റെ വചനം അവിടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതവിടെ എഴുതപ്പെട്ടിരുന്നു. ആ കാരണത്താലാണ് എന്ത് സംഭവിക്കുമെന്ന് നീ കാത്തിരുന്ന് കാണുകയെന്ന് മീഖായ അവന് പറയാൻ കഴിഞ്ഞത്. ആഹാഗ് പറഞ്ഞു, ഞാൻ എന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു. എന്റെ സഭ ശരിയാണ് പറയുന്നതെന്ന്. ഞാൻ സമാധാനത്തോടെ തിരിച്ചു വരുമ്പോളും അവനെ കാരാഗ്രഹത്തിൽ അടച്ചിടുക. ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ഞെരുക്കത്തിന്റെ അപ്പം അവനെ കൊടുക്കുക. അവനെ പുറത്തു തള്ളിക്കളയുക. അവനുമായി യാതൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കരുത്. ഞാൻ സമാധാനത്തോടെ തിരികെ എത്തുമ്പോൾ അവന്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്നതാണ്. നീ സമാധാനത്തോടെ തിരികെ വരികയാണെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരമൊന്നും കൽപ്പിച്ചിട്ടില്ല എന്ന് മീഖായ അവനോട് പറഞ്ഞു. അവന്റെ വശം യഹോവ ഇപ്രകാരം അരളി ചെയ്ത വചനമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. കൂടാതെ അവന്റെ ദർശനവും യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നതുമായി യഥാർത്ഥമായും താരതമ്യപ്പെട്ടിരുന്നു. അത് മറ്റൊരു കാലത്തേക്കായിരുന്നില്ല, എന്നാൽ ആ പ്രത്യേക സമയത്തേക്കുള്ളതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതേ സമയത്തേക്കുള്ളതായിരുന്നു. ധൈര്യം പ്രധാന ദൂതനുമായിട്ട് പോലും എഴുന്നേറ്റ് നിന്ന് വാദിച്ച് തർക്കിക്കുന്നു. മാലാഖമാരെ പോലും നടക്കാൻ ഭയപ്പെടുന്നിടത്ത് മൂഢൻ കുടയാണി അടിച്ച് ചെരുപ്പ് കൊണ്ട് ചവിട്ടിക്കയറുമെന്നൊരു പറച്ചിലുണ്ട്. അത് ശരിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ വഞ്ചിക്കപ്പെടുകയില്ലെന്ന് യേശു പറഞ്ഞതിന് കാരണം അവർ വചനമായിരുന്നു. അവർക്ക് മറ്റ്യാതൊന്നും അയക്കാൻ പറ്റുകയില്ല. അവർക്ക് മറ്റ്യാതൊന്നും കേൾക്കാൻ കഴിയുകയുമില്ല. അവർക്ക് മറ്റ്യാതൊന്നും അറിയില്ല. അത് ശരിയാണ്. ഓർക്കുക, അവരുടെ എല്ലാ രീതിയിലുള്ള അനുകരണങ്ങളാലൊന്നും മോശ കുലുങ്ങിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നില്ലേ അവൻ? മോശ പറഞ്ഞു, ഇപ്പോൾ ഫറവോൻ നിങ്ങൾ ഒരു നിമിഷം നിൽക്കുക, നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ദൈവം എന്നോട് ഇത് ചെയ്യുവാൻ കൽപ്പിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ആളുകൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം, ഞാൻ നിങ്ങളുടെ കൂടെ ചേരാം. അങ്ങനെയല്ലേ? അത് ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്ന പോലെ കാണപ്പെടുന്നില്ല. ഇല്ല, വാസ്തവമായും ഇല്ല. അവൻ എത്രയും ഉറച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു, അത്രയും അവൻ ഉറച്ചു നിന്നു. എങ്ങനെയൊക്കെ ആയിരുന്നാലും ദൈവം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളുമെന്ന് അവന് വാസ്തവമായും അറിയാമായിരുന്നു. കാരണം അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല. അത് മോശക്കറിയാമായിരുന്നാൽ അവൻ അവരോട് കൂടെ ചേർന്നില്ല. ഓ ഇല്ല, അവരുടെ യാതൊരു സഭാ സമുദായ സംഘടനകളോടും അവൻ ആവശ്യമായിരുന്നില്ല. അവൻ ദൈവത്തോട് കൂടെ നിന്നു. അവർക്ക് അനുകരിക്കാൻ കഴിയാമായിരുന്ന കാര്യങ്ങളാൽ അവൻ ഒട്ടും കുരുങ്ങിയില്ല. അവൻ ചെള്ളുകളെ കൊണ്ടുവന്നു, അവരും ചെള്ളുകളെ കൊണ്ടുവന്നു. അവൻ രക്തമുണ്ടാക്കി, അവരും അതുപോലെ കൊണ്ടുവന്നു. അവൻ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അവരും അതുപോലെ കൊണ്ടുവരുന്നതിൽ കൂടി അവനെ അനുകരിച്ചു. അവൻ ശാന്തനായി തന്നെ നിന്നു. ദൈവം തന്റെ ജോലിയിലാണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കുന്നുവോ? നിങ്ങൾ ഈ രണ്ടെടുത്തിട്ട് നാലാക്കാറില്ലേ? ഇതിലും അധികമായിട്ട് അതിനെ ചുട്ടരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നു. യഥാർത്ഥമായ വിശ്വാസികൾ ഇവയൊന്നിനാലും വഞ്ചിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ആ കാലത്തേക്ക് നിൽക്കുന്നതായ മുൻനിർണയിക്കപ്പെട്ട വിത്തുകളാണവർ. കൂടാതെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആ നാളിൽ എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞു. അന്ത്യനാളിൽ സമയമൊഴിഞ്ഞു പോകുകയും ആ മഹത്തായ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുകയും ചെയ്യുമ്പോൾ അനേകർ ദൈവരാജ്യത്തിൽ വന്ന് പന്തിയിലിരിക്കുമെന്ന് യേശു പറഞ്ഞു. ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ആകുന്നുവല്ലോ. അനേകർ അവരിൽ കളകളമെന്ന് ഗോതമ്പിനോടുകൂടെയിരിക്കും. എന്നിട്ട് പറയും, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ കർത്താവെ, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഒച്ചവയ്ക്കുകയും ആത്മാവിൽ നൃത്തം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അവൻ എന്താണ് ഉത്തരം പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്താണ് അധർമ്മം? ആരോടെങ്കിലും ചോദിക്കൂ. ഒരു കാര്യം ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ്. അവർ ആ വചനത്തെ അറിയുന്നു, അവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ടേപ്പുകളിൽ കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നു. യഹോവയായ കർത്താവ് അപ്രകാരം പറയുന്നു, അവൻ അതിനെ സ്വീകരിക്കുകയും സത്യമെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ വെളിയിലുള്ള സൂര്യപ്രകാശം പോലെ ഇത് വ്യക്തമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപിത മതസംഘടനകളിൽ തന്നെ നിൽക്കുകയും അവ്യാജമായ കാര്യങ്ങളെ തന്നെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. ഓ അതെ, ഞാൻ വലിയ സുവിശേഷ പ്രചാര യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഇത് ചെയ്യുകയും അത് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്നവൻ പറയും. കൊള്ളാം, പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്, ഞാൻ അതിനോട്ട് സംശയിക്കുന്നില്ല. ഞാൻ എന്നെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആത്മാവിൽ പാടിയിട്ടുണ്ട്, ഞാൻ അതിനെ ഒട്ട് സംശയിക്കുന്നില്ല. അതിനോട് യാതൊരു ചോദ്യവുമില്ല. ഓ സഹോദര സഹോദരി, ഏത് രീതിയിലുള്ള ഒരവസ്ഥയാണത്? ഇത് നടുക്കമുണ്ടാക്കുന്ന സമയമാകുന്നു. നാം എവിടെയാകുന്നു? ഈ വചനം ജീവനായി തീർന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, അതേ അവർ അപ്രകാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരു വേദഭാഗം ഞാൻ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതെവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനെ വളരെ സമയമെടുത്തു അതെന്താകുന്നുവെന്ന് ഇപ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അതിനെ എടുത്ത് ഞാൻ നോക്കാൻ പോവുകയാണ്. എനിക്കത് മത്തായി 7:21 വാക്യമാണ്. അതെവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ അതിനോട് ഒട്ടും കൂട്ടിച്ചേർക്കാതെ മറ്റും പ്രസംഗിച്ചിരുന്നു. വേദഭാഗത്ത് എവിടെ നിന്നാണ് അതിനെ സൂചിപ്പിച്ചിരുന്നതെന്ന് ഞാൻ മറന്നുപോയിരുന്നു. മത്തായി 7:21 പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആ നാളിൽ പലരും കർത്താവേ കർത്താവേ ഞങ്ങൾ പ്രവചിച്ചില്ലോ എന്ന് പറയും. പ്രവാചകന്മാർ, അഭിഷിക്തരായവർ, അത് ശരിയല്ലേ? ഞങ്ങൾ പ്രവാചകന്മാരായിരുന്നില്ലേ? ഞങ്ങൾ അഭിഷിക്തരായിരുന്നില്ലേ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ? ഇവയെല്ലാം നിങ്ങൾ ചെയ്യുകയും അതേസമയം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനെ എങ്ങനെ നിരസിക്കുകയും ചെയ്യാൻ കഴിയും? ഓ ദൈവമേ, എത്രമാത്രം വഞ്ചനയാണ്! ആ പരിധി വരെ എത്തിയിട്ട് നേരെ പിറകോട്ട് വീണുപോകുന്നു. അവർ വചനത്തിന്റെ അറ്റം വരെ പോയിട്ട് പിറകോട്ട് വീണുപോകുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഒരു നിമിഷത്തിനുള്ളിൽ നമുക്കിതിനെ തീർക്കാം. പലരും വന്നിട്ട് പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? ഞങ്ങൾ പ്രവാചകന്മാരായിരുന്നില്ലയോ? അതെ, ഞാനതിനെക്കുറിച്ച് മത്തായി 24:26 സംസാരിച്ചിരുന്നു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ലയോ? കൂടാതെ നിന്റെ നാമത്തിൽ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടില്ലയോ? അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. അത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെ കാണുകയും അത് വചനമാണെന്ന് കാണുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്ഥാപിത മതസംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ അതിനെ തന്നെ പിടിച്ചുകൊണ്ട് നിന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ട് പോലുമില്ല. നിങ്ങൾ എത്ര ബോധങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെന്നും എത്ര ഇത് ചെയ്തിട്ടുണ്ടെന്നും എത്ര അത് ചെയ്തിട്ടുണ്ടെന്നും ഉള്ളത് എനിക്ക് കാര്യമല്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നിന്റെ നാമത്തിൽ ഞാൻ ശരിയായി പ്രവചിക്കുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തല്ലോ എന്ന് ബിലയാം പറയും. എന്നാൽ അധ്യാർത്ഥമായി ശരിയാണ്. എന്നാൽ വചനത്തോടടുത്ത് വരുമ്പോൾ നിങ്ങൾ അതിനെ നിരാകരിച്ചു കളഞ്ഞു. ഓ സഹോദര, വഞ്ചകത്വം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? പ്രവാചകനിലല്ല യഥാർത്ഥമായും, എന്നാൽ സത്യമായ വചനത്തിലാണ്, ന്യായീകരിക്കപ്പെട്ട് വെളിപ്പെടുത്തപ്പെട്ടതായ വചനത്തിലാണ്. നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാകുന്നു. സാത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും സത്യവചനത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ശ്രദ്ധിക്കുക, അതിർത്തി രേഖ വരെ വന്നിട്ട് പിന്മാറിപ്പോകുന്നു. ഇവിടേക്ക് ശ്രദ്ധിക്കുക, എബ്രായർക്ക് എഴുതിയ 6 അവൻ അതിനെ കുറിച്ച് പറയുന്നു. കുറച്ചു മുമ്പ് നാം അതിനെ വായിച്ചിരുന്നു, അതിനെ വീണ്ടും സൂചിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അടുത്ത കുറച്ച് നിമിഷത്തേക്ക് നമുക്കത് എടുക്കാം. എന്നാൽ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയുക അത്രേ അതിന്റെ അവസാനം. അതിർത്തി രേഖയാണത്. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ആസ്വദിച്ചിട്ടുണ്ട്. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അത് കണ്ടിരിക്കുന്നു. നിങ്ങളുടെ വായ കൊണ്ട് വെറുതെ അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ നിങ്ങളത് കണ്ടിരിക്കുന്നു, അത് സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. സ്വർഗീയ ദാനം ആസ്വദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വീണപ്പോൾ അതിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിക്കുകയും ആസ്വദിച്ചിരിക്കുന്നു. അത് ശരിയാണെന്ന് കണ്ടിരിക്കുന്നു. വയലിലെ കളകളുടെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വീഴുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം പിന്മാറിപ്പോയാൽ നിങ്ങളെ വിളിക്കുകയും ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ മേൽ അഭിഷേകത്തെ ഇടുകയും ചെയ്ത അതേ ക്രിസ്തുവിനെ നിരാകരിച്ചു കളയുന്നു. അതുകൊണ്ട് അവിടെ പിന്നെ അതിനുവേണ്ടി ഇനിയും ഒരു പാപയാകുമില്ല. അത് ക്ഷമിക്കപ്പെടുകയില്ല. സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചവർക്ക് അത് അസാധ്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർക്ക് അത് അസാധ്യമാണ്. കളകളിൽ മേലും അത് വീണിട്ട് യേശുവിൽ കൂടി തുടങ്ങുകയും, കർത്താവേ ഞാൻ മുമ്പോട്ട് പോകുന്നു, എന്നാൽ വചനത്തിലെത്തിയപ്പോൾ അവർ പിന്തിരിഞ്ഞുപോയി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ട് അല്ലെങ്കിൽ വചനം സ്വയം വെളിപ്പെട്ടതിനെ കണ്ടുമിരിക്കുന്നു. അതിനുശേഷം പിന്തിരിഞ്ഞു പോകുന്നു. അവർക്കതിന് ഇനിയും കാണുന്നതിനോ അതിലേക്ക് കടന്നു വരുന്നതിനോ തികച്ചും അസാധ്യമായിരിക്കുന്നു. അത് തിരുവചനം ഇപ്രകാരം പറയുന്നു എന്നുള്ളതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ തിരുവചനം ഒഴിഞ്ഞു പോകുകയില്ല. നിങ്ങളത് കാണുന്നുവോ? തികച്ചും അസാധ്യമാണെന്ന് ബൈബിൾ പറയുന്നു. ആത്മാവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഞാനൊരു ചെറിയ ദൃഷ്ടാന്തം നൽകട്ടെ. മോശയുടെ പ്രവചനത്തിന് കീഴിൽ നിന്നും കടന്നു വന്ന ജനങ്ങളെ നോക്കുക. ആ മതസംഘടനയിൽ നിന്നും അതുപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് മോശയുടെ പ്രവചനത്തിൽ കൂടി കടന്നു വന്നവർ അകത്ത് കടക്കുന്നതിനായി അതിർത്തി രേഖയിൽ വന്നെത്തി. ഇപ്പോൾ ലീ ആ പുസ്തകത്തിൽ പേരുകളെ കുറിച്ചുള്ളത് അതിവിടെയാണ്. നിങ്ങളത് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇല്ലാത്തവരും ഇവിടെയുമായി ടെലിഫോണിൽ കൂടെ ബന്ധപ്പെട്ടവരും ഡോക്ടർ ലീ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഏഴ് സഭയുടെ കാലങ്ങൾ എന്ന പുസ്തകം വ്യാകരണ ശുദ്ധി വരുത്തി പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം കടന്നു വന്നത് അല്ലെങ്കിൽ ചോദ്യമുണ്ടായത് കുഞ്ഞാടന്റെ ജീവപുസ്തകത്തിൽ നിന്നും പേരെടുത്ത് കളയപ്പെട്ടതിനെ കുറിച്ചായിരുന്നു. അനേക ദൈവവേലക്കാരെ അത് കുഴപ്പത്തിലാക്കി. എന്നാൽ ആ പുസ്തകം കിട്ടുന്നവരെ കാത്തിരിക്കുക. നിങ്ങളിൽ അല്പമെങ്കിലും ജീവന്റെ പ്രകാശമുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കും. ശ്രദ്ധിക്കുക, നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിലേക്ക് നോക്കാതെ നിങ്ങളുടെ തലകളെ തിരിച്ചു കളയുക പോലും തന്നെ ചെയ്യും. അതെന്റെ അമ്മ പറയുന്നത് പോലെയാണ്. അതായത് തക്കാരി കിഴങ്ങിൽ നിന്ന് നിങ്ങൾക്ക് രക്തമെടുക്കാൻ സാധിക്കില്ല, കാരണം അതിൽ രക്തമില്ല. ശ്രദ്ധിക്കുക, വെളിച്ചത്തിന് വരണ്ടിയിരിക്കുന്നു, അത് ഇരുട്ടിലായിരിക്കില്ല. ഇരുളുള്ള സ്ഥലത്തേക്കാണ് വെളിച്ചം വരുന്നത്. ഇരുളോ അതിനെ തിരിച്ചറിയുന്നില്ല. ഈ കാലത്തെ അഭിഷിക്തരായവരെ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കളെ മോശം ഇസ്രായേലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവിടെയുണ്ടായിരുന്ന മോവാബ് ദേശക്കാർ പറയുന്നതിന് അവർ ചെവി കൊടുത്തിട്ട് ആകപ്പാടെ അവരുമായി ചിന്താകുഴപ്പത്തിലായി തീർന്നു. ഇസ്രായേൽ ഒരു സംഘടനയിലും ഉൾപ്പെട്ടിരുന്നില്ല. അതിനൊരു ദേശമോ വീടോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ ഭവനത്തിലേക്ക് അവർ പോകുകയായിരുന്നു. നമുക്കൊരു സഭയില്ല, നാം ഒരു സഭയിലേക്ക് പോവുകയാണ്. അത് ആദ്യ ജാതരുടെ സഭയാണ്. അത് ദൈവമഹിമയിലുള്ള സഭയാണ്. മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഭൂമിയിലുള്ള സഭയല്ല. ദൈവമഹിമയിലുള്ള വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെയും നിത്യജീവന് വേണ്ടി മുൻനിർണയിക്കപ്പെട്ടവരുടേതുമായ ആ സഭ നോക്കൂ, ഇപ്പോൾ അത് അവരുടെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം അതിർത്തി ദേശത്തെ മറികടക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ അവർ ദൈവവചനത്തിൽ സംശയിക്കുകയും തിരികെ പോരുകയും ചെയ്തു. അവിടെ ഒരു ദേശമുണ്ടെന്ന് കാണിക്കുന്നതിനായി യോശുവയും കാലേബും ബാക്കിയുള്ളവരും മുന്തിരിക്കുള കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷവും അത് പാലും തേനും ഒഴുകുന്ന ദേശമാണെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നതിനെ അവർക്ക് തെളിയിക്കുന്നതിനായി അവർ അത് കൊണ്ടുവന്നു. അവർ അത് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഓ, നമുക്കത് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. എന്താണ് സംഭവിച്ചത്? അവർ മരുഭൂമിയിൽ വെച്ച് തന്നെ നശിച്ചുപോയി. അവർ അവിടെ തന്നെ നിന്നുകൊണ്ട് സ്വയമായി അവരെ തന്നെ സംഘടിപ്പിക്കുകയും അവരിൽ ഓരോരുത്തരും മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകുകയും ചെയ്തു. എന്നാൽ യോശുവയും കാലേബും അവിടേക്ക് പോകുകയും തെളിവ് കൊണ്ടുവരികയും ചെയ്തു. മോശ രൂപാന്തരപ്പെടുകയും ചെയ്തു. സഭയുടെ കാത്തിരിപ്പിന്റെയും പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുനരുദ്ധാനത്തിന്റെയും ഉൽപ്രാവണപ്പെട്ട ദേഹത്തിന്റെയും മാതൃകയാണത്. അവിടെ മൂന്ന് കൂട്ടരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. മൂന്നിന്റെ നിരയിൽ അവരെ വെക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ വിശ്വാസിയും അവിശ്വാസിയും അതേപ്രകാരം മുഴുവനായിട്ടും ആയിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. ദൈവം ഒരിക്കലും അവരുടെ പാപത്തെ ക്ഷമിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ അവർ എങ്ങനെയാണ് അകത്ത് കടക്കുക? തുടക്കത്തിൽ അവർ ഞെരിഞ്ഞിലുകളാണെങ്കിൽ അവസാനത്തിലും ഞെരിഞ്ഞിലുകൾ തന്നെ ആയിരിക്കും. മുൻനിർണയിക്കപ്പെട്ടവർക്ക് മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇരുണ്ട കാലഘട്ടത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന കാലത്ത് ഒരു ദൈവിക മനുഷ്യനായ വിശുദ്ധ മാർട്ടിനെ പോലെയാണ്. വിശുദ്ധ മാർട്ടിനെ കുറിച്ച് നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്? നിങ്ങളുടെ അനേകം പേർ വായിച്ചിട്ടുണ്ടാകാം. വിശുദ്ധ മാർട്ടിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാനായി ഞങ്ങൾ പോയിരുന്നു. എന്നാൽ അദ്ദേഹം പുണ്യവാളനാക്കപ്പെട്ടിരുന്നില്ല എന്ന് അവിടെയുള്ള പുരോഹിതൻ പറഞ്ഞു. തീർച്ചയായും അദ്ദേഹം അവരാൽ പുണ്യവാളനാക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ദൈവത്താൽ അദ്ദേഹം ആക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ മൂന്നാമത്തെ സഭാ കാലഘട്ടത്തിന്റെ ദൂതനാക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൽപ്പിച്ചു. നോക്കുക, അദ്ദേഹം വിളിക്കപ്പെട്ടതും മുൻനിർണയിക്കപ്പെട്ടതും ദൈവവിശ്വാസമുള്ള ഒരു എളിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അന്യജാതികളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു പട്ടാളക്കാരനായിരിക്കേണ്ടതിന് അദ്ദേഹത്തിന് ആ വഴി തന്നെ പിന്തുടരേണ്ടിയിരുന്നു. എന്നാൽ എവിടെയോ ഒരു ദൈവമുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഒരു വനമനുഷ്യനായിരിക്കെ അദ്ദേഹത്തിന് ദൈവത്തെ കാണാമായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പുള്ള ഒരു രാത്രിയിൽ അവൻ നഗരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു കിഴവനായ ഭിക്ഷക്കാരൻ അവശനായ വഴിയരികെ കിടന്നുകൊണ്ട് യാചിക്കുന്നത് കാണുവാനിടയായി. ഹോ, എനിക്ക് പുതയ്ക്കുവാൻ ഒരു കഷ്ണം തുണി തരണമേ, ഞാൻ ഇന്ന് രാത്രിയിൽ മരിച്ചുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നിരുന്നു. ആരും അയാളെ സഹായിച്ചില്ല. മാർട്ടിൻ ഒരരികിലേക്ക് മാറി നിന്നുകൊണ്ട് അയാളെ അല്പനേരം വീക്ഷിച്ചു. ആരും അത് ചെയ്തില്ല. ഒരു പുറംകുപ്പായം മാത്രമേ മാർട്ടിൻ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ജോലിക്ക് ഹാജരാകേണ്ടിയിരുന്നു. കൂടാതെ ആ കുപ്പായം അയാൾ കൊടുത്താൽ അവൻ തന്നെ തണുത്ത് മരവിച്ചു പോകും. എന്റെ കുപ്പായം രണ്ടാക്കിയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് അവൻ ഓർത്തു. അങ്ങനെ അവൻ വാളെടുത്ത് തന്റെ കുപ്പായം രണ്ടായി ഭാഗിച്ചിട്ട് ഒരു ഭാഗം കൊണ്ട് കിഴവനെ പുതപ്പിക്കുകയും മറ്റേ ഭാഗം കൊണ്ട് മാർട്ടിനും തന്റെ ശരീരം മുതച്ചുകൂടി. എല്ലാവരും അവനെ നോക്കിക്കൊണ്ട് വിഡ്ഡിവേഷം കിട്ടിയ ഒരു പട്ടാളക്കാരൻ പകുതി കുപ്പായം ധരിച്ചുകൊണ്ട് നടക്കുന്നവനെന്ന് പറഞ്ഞ് കളിയാക്കി. അടുത്ത രാത്രിയിൽ ജോലിക്ക് ശേഷം തന്നെ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഉണർത്തപ്പെട്ടു. അവൻ നോക്കിയപ്പോൾ ആ പകുതി കുപ്പായം ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു അവന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിലൊരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം, എല്ലാം എനിക്ക് ചെയ്തുവെന്ന്, അവിടെ കിടന്നിരുന്ന എന്റെ അഭിഷിക്തന് ചെയ്തുവെന്ന് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ദൈവത്തിന്റെ ഒരു വലിയ സേവകനായിരുന്നു. സഭ അവനെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും പുറന്തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ മുൻ പ്രവാചകനായിരുന്നു. അവൻ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. ആ കാലഘട്ടത്തിലും അനേകർ അവനെ വിശ്വസിച്ചു. സാത്താൻ എത്രമാത്രം വഞ്ചകനാണെന്ന് നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ മുറിയിൽ പഠിക്കുകയായിരുന്നു. പ്രഭാവവാനായ ഒരു ദൂതൻ തലയിൽ കിരീടം ധരിച്ചുകൊണ്ട് സ്വർണ ചെരുപ്പുകളും കസവുകളോടുകൂടിയ സ്വർണ അങ്കിയും ധരിച്ചുകൊണ്ട് അവന് മുമ്പിൽ നിന്നുകൊണ്ട്, മാർട്ടിൻ, നീ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ നിന്റെ കർത്താവും രക്ഷിതാവുമാണ്, നിന്നെ രക്ഷിച്ചവൻ ഞാനാണ്, അതുകൊണ്ട് നീ എന്നെ ആരാധിക്കോ മാർട്ടിൻ എന്നവൻ പറഞ്ഞു. എന്നാൽ ആ പ്രവാചകൻ എന്തോ അവിടെ അപരിചിതമായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ചു നേരം അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. മാർട്ടിൻ, ഞാൻ നിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവാണ്, എന്നെ ആരാധിക്കൂ എന്നവൻ പറഞ്ഞു. മാർട്ടിൻ, നീ എന്നെ അറിയില്ലേ? മാർട്ടിൻ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വേദവാക്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. സാത്താനെ, നീ എന്നെ വിട്ടുപോകൂ എന്ന് മാർട്ടിൻ പറഞ്ഞു. മാർട്ടിൻ പറഞ്ഞു, നിന്റെ തലയിൽ ഒരു കിരീടമുണ്ടല്ലോ, എന്നാൽ അന്ത്യനാളിൽ അവന്റെ വിശുദ്ധന്മാർ അവന് കിരീടം ധരിപ്പിക്കുമെന്നാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്. പെന്തിക്കോസ്തുകാരുടെ ചൂണ്ടയിര പോലെ ആയിരിക്കുന്നില്ലേ അത്? സഹോദര, ആ വചനത്തെ ശ്രദ്ധിക്കുക, അവിടെയാണ് അത് അർത്ഥമാക്കുന്നത്. ഒരു ദിവസം വീണ്ടും ഒരു സന്യാസിമഠത്തിൽ ഒരു കൂട്ടം സന്യാസികൾ താമസിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഒരുതരം മുൻകോപക്കാരനായ ഒരു പഴയ വിശുദ്ധനുമുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കുക, ഈ കാലത്തിലേക്ക് പറ്റിയ ഒരു നല്ല ദൃഷ്ടാന്തം ഇവിടെയുണ്ട്. ഇദ്ദേഹം മറ്റുള്ളവരെക്കാളും ഉയർന്നവനാണെന്ന് കാണിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനെന്നും അധികാരമുള്ളവനെന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനെന്നും അതുപോലെ തന്നെ എന്തോ ഉയർന്ന വർഗത്തിൽപ്പെട്ടവനായിരിക്കാൻ ശ്രമിച്ചിരുന്നു. എപ്പോഴും മറ്റുള്ള സഹോദരന്മാരിൽ നിന്നും വ്യത്യസ്തപ്പെട്ടവനാണെന്ന് കാണിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നാലും അദ്ദേഹത്തിന് കാര്യമായിരുന്നില്ല. അവൻ വളരെ ഗർവമുള്ളവനായിരുന്നു. ആ കടൽ തീരത്തെ ഏക സ്ഫടികക്കല്ലവനായിരുന്നു. ആർക്കും അവനെ തൊടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ശ്രദ്ധിക്കുക. അവൻ എന്തോ വലിയവനായിരിക്കാനും വലിയ സമാജങ്ങളുമായി താരതമ്യപ്പെടുത്തിയിരിക്കാനും ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? അങ്ങനെ അവൻ പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം എന്നെ ഒരു പ്രവാചകനാക്കിയിരിക്കുന്നു, ഞാനും ഒരു പ്രവാചകനാണ്. പ്രവാചകനെന്ന് അംഗീകരിക്കപ്പെട്ട ഒരു പ്രവാചകനെ ആ ദേശത്തുണ്ടായിരുന്നുള്ളൂ. അത് വിശുദ്ധ മാർട്ടിനായിരുന്നു. അവനൊരു പ്രവാചകനായി ജനിച്ചിരുന്നു. ഏകദേശം 25 വയസ്സ് പ്രായമുള്ള ആ യുവ സന്യാസി ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ പറഞ്ഞു, ദൈവം എന്നെ ഒരു പ്രവാചകനാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് തെളിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ദൈവം ഒരു വെളുത്ത നിലയെങ്കിൽ എന്നെ ധരിപ്പിക്കും, അതും ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരികയും എന്റെ ഉത്തരവുകൾ എടുക്കുകയും ചെയ്യണം. ഇന്നത്തെ കാലവുമായി അതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ഞാൻ നിങ്ങളുടെ മതസംഘടനയുടെ തലവനായിരിക്കും, ഞാൻ നിങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്നുള്ളതുപോലെയാണ്. അങ്ങനെ അന്ന് രാത്രിയിൽ ആ കെട്ടിടത്തിൽ ഒരു പ്രകാശമുണ്ടായി. വിശുദ്ധ മാർട്ടിൻ അതേക്കുറിച്ച് ഇതുപോലെ എഴുതിയിരിക്കുന്നു. ഇത് വിശ്വസനീയമാണ്, ഇത് ചരിത്രമാണ്, വായിച്ചു നോക്കുക. അങ്ങനെ ഒരു വെളിച്ചം വരികയും മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളുത്ത നിലയെങ്കിലും ധരിച്ചുകൊണ്ട് ഇതാവൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്ന് നോക്കൂവെന്ന് അവൻ അവരോട് പറഞ്ഞു. എന്നാൽ അത് വചനത്തിന് വിപരീതമായ ഒരു കാര്യമായിരുന്നു. അവർ പോയി ആശ്രമത്തിലെ തലവന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുനേരം നടന്നുകൊണ്ടിട്ട് പറഞ്ഞു, മകനെ, ഇത് ശരിയായി തോന്നുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ഇപ്രകാരമാകുന്നു. അത് കണ്ടാൽ അത്ഭുതകരമായി തോന്നിപ്പിക്കുന്നു, എന്നാൽ അത് ശരിയാണോ എന്നറിയാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് പെന്തിക്കോസ്തുകാരായിരുന്നെങ്കിൽ വിഴുങ്ങിയേനെ, അതിന്റെ ഇരയും ചരടും ചൂണ്ടയും എല്ലാം വിഴുങ്ങിയേനെ. അത്ഭുത കാര്യം കണ്ടാൽ ശരിയാണെന്ന് തോന്നിയേക്കാം, എന്നാൽ അത് വചനത്തിനനുസരിച്ചാണെന്ന് കാണുന്നില്ലല്ലോ. നമുക്ക് മാർട്ടിൻ എന്ന പേരായ അഭിഷിക്തനായ ഒരു പ്രവാചകനുണ്ട്, അതുകൊണ്ട് വരൂ, നമുക്ക് അവന്റെ അടുക്കിലേക്ക് പോകാം. ആ ചെറുപ്പക്കാരനായ സന്യാസി പറഞ്ഞു, വേണ്ട വേണ്ട, മാർട്ടിൻ ഇതുമാറ്റി അതൊന്നും ചെയ്യുവാനില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എങ്ങനെയായിരുന്നാലും നീ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ അവനെ മാർട്ടിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനായി അവർ അവന്റെ കയ്യിൽ കടന്നു പിടിച്ചു. അപ്പോൾ അവന്റെ വെള്ളയങ്കി അപ്രത്യക്ഷമാകുകയും ചെയ്തു. കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും വഞ്ചിച്ചുകളെയും, അവർ അവനെ അറിഞ്ഞിരുന്നു. എന്റെ ആടുകൾ എന്റെ വചനം അറിയുന്നുവെന്ന് യേശു പറഞ്ഞു. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം എന്റെ ശബ്ദം എന്നാകുന്നുവെന്ന്, അതെന്റെ വചനമാകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. മുൻനിർണയിക്കപ്പെട്ടവർ ഇതറിയുന്നു. അപരിചിതമായ ഒരു വാക്കോ അല്ലെങ്കിൽ അപരിചിതമായ ഒരു ശബ്ദമോ അവർ പിന്തുടരുകയില്ല. അപ്രകാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരും ചെയ്തിരുന്നത്. അവർ അപരിചിതമായ ഒരു ശബ്ദത്തെ പിന്തുടർന്നില്ല. മാർട്ടിൻ എന്ന പേരായ ദൈവവചനത്തോട് ദൈവത്താൽ ഏകീഭവിച്ച വചനമറിയുന്ന ഒരു പ്രവാചകൻ ആ കാലത്തുണ്ടായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. അതിനാൽ ആ മനുഷ്യന് ഇതിനെ നേരിടുവാൻ കഴിഞ്ഞില്ല. എവിടെ ശരീരമുണ്ടോ അല്ലെങ്കിൽ വചനം, ആ കാലത്തേക്കുള്ള വചനം ഉണ്ടോ, അവിടെ കഴുക്കൽ കൂടുമെന്നും അവൻ പറഞ്ഞിരിക്കുന്നു. അത് മത്തായി 24:28 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ചെടുത്തുകൊള്ളുക. മത്തായി 24:24 നാല് വാക്യങ്ങൾ താഴെയാണത്. ശവമുള്ളിടത്ത്, മണ്ണുള്ളിടത്ത്, വചനമുള്ളിടത്ത് കഴുക്കൾ കൂടും. എനിക്ക് വേഗത്തിലാക്കട്ടിയിരിക്കുന്നു. സമയം 12 മണി കഴിഞ്ഞ് 7 അല്ലെങ്കിൽ 8 മിനിറ്റായി കഴിഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. ഞാൻ എളുപ്പത്തിലാകാം അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത് തീർക്കാൻ കഴിയും. ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് രാത്രിയിൽ തന്നെയോ അല്ലെങ്കിൽ രാവിലെയോ? യോഗത്തിന് ശേഷം എത്ര പേർക്ക് വീടുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണിക്കുക. ഓ, ഇതിലെ നല്ലത് തുടരുന്ന തന്നെയാണ്. ഫോണിൽ കൂടെ മറ്റും ഇത്രയും നേരം ഇവിടെയുമായി സംബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെയും താമസിപ്പിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഞാൻ എളുപ്പത്തിൽ തീർക്കാം. ഇത് നിങ്ങൾ ചിലവിടുന്ന പൈസയിലും വിലയേറിയതാണ്. എനിക്കത് പ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പൈസ നശിച്ചു പോകും, എന്നാൽ ഇത് നശിക്കയില്ല. ഇത് വചനമാണ്. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. ശവമുള്ളിടത്ത്, പുതിയ മാംസമുള്ളിടത്ത് കഴുക്കൾ കൂടും. പുതിയ മാംസമുള്ളിടത്ത്, അതാ കാലത്തേക്കുള്ള വചനമാണ്, അവിടെ കഴുക്കൾ കൂടും. എന്നാൽ അത് അഴുകിയതിനു ശേഷം ശവന്തീനി പരിന്തുകൾ അതിന് ചുറ്റും കൂടുന്നു. അതെ, നോക്കൂ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. ഒരു വട്ടം കൊല്ലപ്പെടുമ്പോൾ അവിടെ കഴുകന്മാരെ കൂടുന്നു. എന്നാൽ അവിടെ കിടന്ന് അഴുകി കഴിയുമ്പോൾ ശവന്തീനി പരിന്തുകൾ അതിന് ചുറ്റും കൂടുന്നു. കഴുകന്മാർക്ക് അതുമായി അവിടെ യാതൊന്നും ചെയ്യാനില്ല. യേശു പറഞ്ഞു, ശവമുള്ളിടത്ത്, അതായത് എവിടെ മന്ന വീഴുന്നുവോ, പുതിയ മന്ന വീഴുന്ന രാത്രിയിൽ അവിടെ കഴുകന്മാർ അതിനായി ഒരുമിച്ചുകൂടും. അതാ ദിവസത്തേക്കുള്ള മന്നയാണ്. എന്നാൽ അത് ചീഞ്ഞു കഴിഞ്ഞതിന് ശേഷം കൃമികൾ അതിൽ കടന്നുകൂടുകയും അപ്പോൾ ശവന്തീനി പരിന്തുകൾ അവിടെ വരികയും ചെയ്യുന്നു. അത് ചീയുന്നത് വരെ അവർക്ക് അതിന്റെ മണം അറിയുവാൻ കഴിയുകയില്ല. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ നീ കല്ലെറിഞ്ഞു എന്ന് യേശു പറഞ്ഞതിൽ അവിടെ യാതൊരു അത്ഭുതവുമില്ല. വ്യക്തിപരമായ സർവനാമത്തെ ശ്രദ്ധിക്കുക. യെരുശലേമേ, യെരുശലേമേ, എനിക്ക് എത്ര വട്ടം, ആരാണ് ഇവിടെ അവൻ? ഞാൻ നിന്റെ അടുക്കൽ അയച്ചിരുന്ന എല്ലാ പ്രവാചകന്മാരെയും കല്ലെറിഞ്ഞു കളയുന്ന മഹാസഭയായ യെരുശലേമേ, ഈ ഭൂമിയിലുള്ള യെരുശലേമല്ല, എന്നാൽ നാം മുൻനിർണയിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു വരുന്ന മേലുള്ള യെരുശലേമിലുള്ളവരാണ്. നശിച്ചു പോകുന്ന പഴയ യെരുശലേമല്ല, എന്നാൽ നശിച്ചു പോകാൻ കഴിയാത്ത പുതിയ യെരുശലേമാണ്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട പഴയ യെരുശലേമല്ല, എന്നാൽ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതായ പുതിയ യെരുശലേമാണ്. അവിടെയുള്ള വചനം ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കുവാൻ പോകുന്നു. അതിന്റെ സൃഷ്ടാവ് സ്വർണ വീഥികളും മറ്റും അവിടെ ഉണ്ടാക്കുന്നു. അതാണ് ഒരിക്കലും നശിക്കാത്തത്. യെരുശലേമേ, യെരുശലേമേ, തുടക്കം മുതൽ തന്നെ എത്ര വട്ടം ഞാൻ, മൂന്നാമതൊരു വ്യക്തിയോ മറ്റാരെങ്കിലും ആയിരുന്നില്ല. എന്നാൽ കോഴി തന്റെ കുഞ്ഞുങ്ങൾ എന്ന പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. എന്നാൽ നിനക്കതിന് മനസ്സായില്ല. ഇപ്പോൾ ഇതാ നിന്റെ സമയം എത്തിയിരിക്കുന്നു. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും, എന്നാൽ മാംസം അഴുകിയതിനു ശേഷം ഗൃദ്ധങ്ങൾ അതിനെ ചുറ്റും കൂടുന്നു. മോശ ഒരു കഴുകനായിരുന്നു. നോഹയുടെ കാലത്തിന്റെ അവശിഷ്ടം അവൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തില്ല. ദൈവത്തിന്റെ പുതിയ വചനം അവന് ലഭിച്ചിരുന്നു. യഹോവയായ ദൈവം എന്നെ മരുഭൂമിയിൽ വെച്ച് സന്ധിച്ചിട്ട് തന്റെ വചനം സ്ഥിരീകരിച്ച് നിങ്ങളെ വിടുവിക്കുവാനായി എന്നെ അയച്ചിരിക്കുന്നു. അതിനുശേഷം കപടവേടക്കാരും വന്ന് അത് അനുകരിച്ച് കാണിച്ചു. എന്നാൽ അവന്റെ വശം ആ കാലത്തിലേക്കുള്ള വചനമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ സന്തതി 400 സംവത്സരം സ്വന്തമല്ലാത്ത ദേശത്തെ പ്രവാസികളായിരുന്ന ആ ദേശത്തെ സേവിക്കും. എന്നാൽ ഞാൻ അവരെ വിധിക്കും. അതിന്റെ ശേഷം ശക്തിയേറിയ കരങ്ങളാൽ ഞാൻ അവരെ വിടുവിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുകയും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് മോശ പറഞ്ഞു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അയക്കൽ അയച്ചിരിക്കുന്നു. ഞാനാകുന്നു, ഞാനായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനായിരിക്കുമെന്നല്ല. എന്നാൽ വചനം ഇപ്പോൾ ഞാനാകുന്നു എന്ന വർത്തമാനകാലത്തെ കുറിക്കുന്നു. ഞാൻ വചനമായിരുന്നു, ഞാൻ വരാൻ പോകുന്ന വചനമാകുന്നു, അല്ലെങ്കിൽ ഇപ്പോഴുള്ള വചനമാകുന്നു എന്നല്ല. നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലായോ? ഞാനാകുന്നു, ഞാനാകുന്നു എന്നാകുന്നു വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അത് ശരിയല്ലേ? ഞാനാകുന്നു. ദൈവം തന്റെ പ്രവാചകനാക്കി എന്നെ അയച്ചിട്ട് ഇത് സത്യമാണെന്ന് ന്യായീകരിച്ചിരിക്കുന്നു. ഈ വചനത്തിന്റെ ഉത്തരം ഞാനാകുന്നു. അതുകൊണ്ട് അവൻ ഇവിടെ വരുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. മോശ അടയാളങ്ങൾ അവന്റെ മുമ്പിൽ ചെയ്ത് കാണിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞു, ഇതുപോലെ ചെയ്യാൻ കഴിയുന്നവരായി നിരവധി പേർ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. കപടവേഷധാരികളാണവർ. അന്ത്യനാളുകളിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു. അതേ കാര്യങ്ങൾ അവരും അവകാശപ്പെടും. എന്നാൽ ആദ്യം ആരാണ് വന്നതെന്ന് ശ്രദ്ധിക്കുക. ആരാണ് വചനത്തിൽ നിലനിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുവോ? നോഹയുടെ സമയത്ത് വചനം മോശ ജനങ്ങൾക്ക് കൊടുത്തില്ല. നോഹ ഒരു പെട്ടകമുണ്ടാക്കി. ഇപ്പോൾ നമുക്ക് ഒരു പെട്ടകമുണ്ടാക്കാം, കാരണം അതാണ് വചനമെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മോശ ഒരിക്കലും പറഞ്ഞില്ല. ഒരൊറ്റ ഗൃഹങ്ങൾ പോലും അത് തിന്നിരുന്നില്ല. ഇല്ല, ഇല്ല, ഇതൊരു വാഗ്ദത്ത വചനമാകുന്നു. കാരണം അവന്റെ സന്ദേശം അവന് ദൈവത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അത് സമയത്തേക്കുള്ള മുൻനിർണയിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ മോശം മിച്ചം വെച്ചത് യേശു ജനങ്ങൾക്ക് നൽകിയില്ല. മോശയ്ക്ക് ആ കാലത്തിന്റെ വചനം ലഭിച്ചിരുന്നു. എന്നാൽ മോശ ഒരു പ്രവാചകനായിരുന്നു. ഇവിടെ ദൈവം തന്നെ സ്വയമായി വന്നിരിക്കുന്നു. മോശ മിച്ചം വെച്ചത് അവൻ ഒരിക്കലും അവർക്ക് നൽകിയില്ല. എന്നാൽ അവിടെയുള്ള സഭാ സംഘടനകളുടെ ഗ്രന്ഥങ്ങളെ ശ്രദ്ധിക്കുക, അവരെങ്ങനെ അതിന്മേൽ ഭക്ഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് നിന്റെ ആവശ്യമില്ല എന്നവർ പറഞ്ഞു. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. എവിടെ പുതിയ മാംസമുണ്ടോ അവിടെ കഴുകന്മാർ കൂടും. കഴുകന്മാർ, പുതിയ മാംസം, അപ്പോൾ കൊല്ലപ്പെട്ടതിന്റെ പച്ച മാംസം, അതായത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതും വെളിപ്പെട്ടതുമായ ദൈവവചനം തന്റെ മക്കൾക്ക് ആഹാരമായി നൽകും. നൂറുകണക്കിന് വർഷങ്ങൾ പഴകിയ മാംസഭക്ഷണമല്ല, അതിപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അതിപ്പോഴും അതുപോലെ അവിടെയുണ്ട്. ലൂഥറിന് ഒരു മാനസാന്തരത്തിന്റെ സന്ദേശമുണ്ടായിരുന്നു, എന്നാൽ അതൊരു കൂട്ടം ലൂഥറൻ ഗ്രന്ഥങ്ങളാകുന്നു. ബാപ്റ്റിസ്റ്റുകാർക്കും ഒരു സന്ദേശമുണ്ടായിരുന്നു, എന്നാൽ അതും ഒരു കൂട്ടം ബാപ്റ്റിസ്റ്റ് ഗ്രന്ഥങ്ങളാകുന്നു. പെന്തിക്കോസ്തുകാർക്കും ഒരു സന്ദേശമുണ്ടായിരുന്നു, എന്നാൽ അതും ഇപ്പോൾ പെന്തിക്കോസ്തൽ ഗ്രന്ഥങ്ങളായി കടന്നു വരുന്നു. എന്നാൽ എവിടെ പിണമുണ്ടോ അവിടെ കഴുകൾ കൂടും. ഓർക്കുക, കത്തോലിക്കരുടെ ചീഞ്ഞ മാംസം നിങ്ങൾക്ക് ലൂഥറൻകാരനെ തീറ്റിക്കുവാൻ കഴിയുകയില്ല. ഇല്ല സാറേ, അവർക്ക് പുതിയ മാംസം കിട്ടേണ്ടിയിരിക്കുന്നു. അത് ലൂഥറൻ സഭയുടെ കാലഘട്ടമായിരുന്നു. മെത്തഡിസ്റ്റുകാരെ ലൂഥറൻകാരുടെ സന്ദേശം കൊണ്ട് തീറ്റിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഓ ഇല്ല, അവർക്ക് അളിഞ്ഞ മാംസത്തിന്റെ ആവശ്യമില്ലായിരുന്നു, അത് അഴുകിക്കഴിഞ്ഞിരിക്കുന്നു. അതിലുണ്ടായിരുന്ന ജീവൻ അതിനെ വിട്ടിട്ട് വേറെന്തെല്ലോ പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ജീവനില്ലാത്ത പഴയ തണ്ടാകുന്നു, ജീവൻ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ പെന്തിക്കോസ്തലിന്റെ സന്ദേശം കൊണ്ട് പോഷിപ്പിക്കുവാൻ സാധ്യമല്ല. ഇല്ല, വാസ്തവമായിട്ടുമില്ല. പുഴുക്കൾ അരിച്ചു തുടങ്ങിയ മതസംഘടനകളാണ്, യാതൊന്നും ചെയ്യാനില്ല. ഇല്ല, കാരണം വാഗ്ദത്തം എന്താണെന്നാൽ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. അവൻ മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് തിരുവെഴുത്തിലുണ്ട്. ദൈവം അത് ചെയ്യും. അവിടെ കഴുകന്മാർ ഒത്തൊരുമിച്ച് കൂടും. കൂടാതെ പിതാവ് എനിക്ക് തന്നിരിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. യേശു ക്രിസ്തു ഒരിക്കലും അതിന് ശ്രമിച്ചില്ല. എന്നാൽ യേശു വന്നപ്പോൾ ഒരുപറ്റം ഗ്രന്ഥങ്ങളെയാണ് അവന് കിട്ടിയത്. ഞങ്ങൾക്ക് മോശയെ ന്യായപ്രമാണവുമുണ്ട് എന്നവർ അവകാശപ്പെട്ടിരുന്നു. അത് മോശയുടെ കാലത്ത് അവർക്ക് കിട്ടിയിരുന്ന പുതിയ മാംസമായിരുന്നു. ആ കാലത്ത് അത് നല്ല ആഹാരമായിരുന്നു. എന്നാൽ ആ യാഗത്തെ അർപ്പിച്ച മോശ തന്നെ ഇത് ഇപ്രകാരം പ്രവചിച്ചിരുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിനക്കൊരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരുമെന്ന് പ്രവചിച്ചിരുന്നു. അവൻ കൽപ്പിക്കുന്ന കാര്യങ്ങളെ യാതൊരുത്തനെങ്കിലും കേൾക്കാതെ ഇരുന്നാൽ അവൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറെക്കുറെ 600 വ്യത്യസ്തമായ പഴയ നിയമ പ്രവചനങ്ങൾ എപ്രകാരം നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കുക. എന്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചുവെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 7-8 മണിക്കൂറിനുള്ളിൽ അനേകം പ്രവചനങ്ങൾ, ഏകദേശം അത് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്നാൽ നിവൃത്തിയാക്കപ്പെട്ടു. എല്ലാം പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട് പൂർണ്ണമായും നിറവേറിയിരുന്നു. ഇന്നു മുതൽ ഒരു വർഷത്തിനകം ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണെങ്കിൽ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നതിനെക്കുറിച്ച് 20% സാധ്യത മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുള്ളൂ. അത് സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയും എപ്പോഴാണെന്നുള്ള സമയം പറയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ സാധ്യമുള്ളൂ. അതെപ്പോൾ സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണെങ്കിൽ അതെനിക്കൊരു ചെറിയ സാധ്യതയെ തരുന്നുള്ളൂ. അതെവിടെ വെച്ച് സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണെങ്കിൽ അത് അപ്പോഴും ഒരു ചെറിയ സാധ്യതയെ തരുന്നുള്ളൂ. അതാർക്ക് സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണെങ്കിൽ അപ്പോഴും 1000-ൽ 1% സാധ്യത അത് സംഭവിക്കുകയാണെങ്കിൽ തന്നെയും എനിക്കുള്ളൂ. എന്നാൽ മസിഹയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വചനവും അക്ഷരം പ്രതി നിറവേറിയിരിക്കുന്നു. ഹാലലൂയ. അതിപ്രകാരമായിട്ട് ഒരു ദിവസം ആരാധനാലയത്തിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബന്ധന്മാർക്ക് വിടുതലും സുവിശേഷം പ്രസംഗിപ്പാനും എന്ന തിരുവെഴുത്ത് ഭാഗം വായിക്കുന്നതിനിടയിൽ വെച്ച് അവൻ നിർത്തിക്കളഞ്ഞു. ആ വാക്യത്തിന്റെ നടുക്ക് വെച്ച് അവൻ വായന നിർത്തിക്കളഞ്ഞു, കാരണം ബാക്കിയുള്ള ഭാവം അവന്റെ രണ്ടാമത്തെ വരവിങ്കിലെ കുറിച്ചുള്ളതായിരുന്നു. ആമേൻ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഇസ്രായേൽ മക്കളെ പോഷിപ്പിച്ചിരുന്ന വചനമായിരുന്നു അവൻ. മോശ അവരോട് സത്യം പ്രബോധിപ്പിച്ചിരുന്നു, എന്നാൽ അവരെല്ലായ്പ്പോഴും അതിൽ നിന്ന് ഒരു സ്ഥാപിത സംഘടന ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നിങ്ങൾ കാണുക. കഴുകന്മാർ തിന്നിട്ട് വീട്ടിലേക്ക് പോയ ശേഷം അവർ സ്വല്പം ആഹാരം മിച്ചം വെച്ചിരുന്നു. അതിനുശേഷം മറ്റെന്തോ കാണുന്നതിനായി അവർ കാത്തിരുന്നു. ആ വചനം ഇവിടെയാണത് വരേണ്ടിയിരിക്കേണ്ടത് എന്നവർ പറയും. ഇന്നലെ ഞങ്ങൾക്ക് കലമാനിനെ കിട്ടി, നാളെ ഞങ്ങൾ കാട് കിട്ടും. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കൂ. ഇന്നലത്തെ കലമാന്റെ മാംസം തീഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എന്നാൽ ഇന്ന് ഞങ്ങൾ കാടിന്റെ മാംസം വരുന്നുണ്ട്. എവിടെയാണത്? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവദൂതന്മാരുടെ ആഹാരം. ഒരു കാലത്ത് ജനങ്ങൾ മന്ന തിന്നിരുന്നു, എന്നാൽ പിറ്റേ ദിവസത്തേക്ക് അത് കരുതി വെച്ചിരുന്നാൽ ദുഷിച്ചു പോകുമായിരുന്നു. ഈ മാതൃകകളൊക്കെയും നിങ്ങൾ കാണുന്നില്ലേ? എത്ര സമ്പൂർണമായിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെ. ശ്രദ്ധിക്കുക, യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളും ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. പഴയ മാംസം നിന്ന് അവർ അഭിഷേകം പ്രാപിക്കപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? അവരും ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു എന്ന് യേശു പറഞ്ഞു. അന്നത്തെ കാലത്തും അവർക്ക് പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. മഹാപുരോഹിതനായ കയ്യഫാവ് പ്രവചിച്ചിരുന്നു. എത്ര പേർക്കതറിയാം? കയ്യഫാവ് പ്രവചിച്ചിരുന്നു. വയലിൽ കളകളുടെ സ്ഥാനത്ത് ശ്രദ്ധിക്കുക, അതേ അഭിഷേകത്താൽ അതിന്മേൽ മഴവെള്ളം കിട്ടിയിരുന്നു. കയ്യഫാവ് പ്രവചിച്ചു എന്ന് തിരുവെഴുത്ത് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം അവൻ ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു. ഒരു ചീഞ്ഞ തൂപ്പുകാരനും ഗോതമ്പിനിടയിലെ കളയും ഞെരിഞ്ഞലുമായിരുന്നു അവൻ. എന്നാൽ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു, ദൈവത്തിന്റെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ്. അത് പ്രസംഗിക്കുവാനും പ്രവചിക്കുവാനും മുൻകൂട്ടി പറയുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. എന്നിട്ട് ആ കാലത്തേക്ക് ന്യായീകരിക്കപ്പെട്ട വചനത്തെ തിരസ്കരിക്കുകയും ക്രൂശീകരിക്കുകയും ചെയ്തു. ഓ സഹോദര, ഈ സത്യങ്ങളെ കുറിച്ച് എത്ര നേരം ഞാൻ പറയണം? ദൈവം ദയ കാണിക്കട്ടെ. എത്രയധികം വേദവാക്യങ്ങൾ ഇതിനായി ഉദ്ധരിക്കണം? ഈ കാര്യങ്ങളെ തെളിയിക്കുന്നതിനായി എന്റെ വശം ഏകദേശം 10 പേജ് നിറയെ തിരുവെഴുത്തുകളുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ചെയ്യാം. നീതിമാന്റെ മേലും നീതികെട്ടവരുടെ മേലും ഒരേ സൂര്യനാണ് പ്രകാശിക്കുന്നത്. ഇതിനെ തെളിയിക്കുന്നതിനു വേണ്ടി യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വിരൽ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? ഇപ്പോൾ അവർ ഭൂതങ്ങളെ പുറത്താക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. അത് ശരിയല്ലേ? എന്നാൽ അവൻ ആ കാലത്തേക്കുള്ള വചനമായിരിക്കെ അവനെ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടെന്നാൽ അവൻ അവരുമായി സംസർഗമുണ്ടായിരുന്നില്ല. ഇപ്പോൾ മത്തായി 24:24 എടുക്കുക. കള്ളക്രിസ്തുക്കളും അഭിഷേകം ചെയ്യപ്പെട്ടവരും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് അത് പ്രവചിച്ചിരിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയും. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? ഇവിടെ മക്കൾ എന്നുള്ള കാര്യം, അതായത് നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ദൈവത്തിന്റെ വചനത്താൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു. എങ്കിൽ സ്ഥാപിത സഭാ സംഘടനകളുടെ മക്കൾ ഏതിനാൽ പുറത്താക്കും? ദൈവം ഒരുവന് മാത്രമേ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം നമുക്കറിയാം. ദൈവം ഒരുവന് മാത്രം. കാരണം വീട്ടിലുള്ള ബലവാനേക്കാളും ബലവാനായ ഒരാളെ ആവശ്യമാണ്. അവർക്കത് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അന്ത്യനാളുകളിൽ എഴുന്നേറ്റിരിക്കുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഭൂമുഖത്ത് വസിച്ചിരുന്നവരെ എല്ലാം വഞ്ചിച്ചു കളഞ്ഞു. മത്തായി 24:24 ഉത്തരമായിട്ട് ഭൂവാസികളെ എല്ലാം, ക്രിസ്ത്യാനികളെയും എല്ലാം, കൂടാതെ കുഞ്ഞാടന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരെ എല്ലാം വഞ്ചിച്ചു കളഞ്ഞു. അവരുടെ പേരുകൾ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലായിരുന്നു. ആ യഥാർത്ഥമായ ഓറഞ്ച് മരത്തിന്റെ വേരിലുണ്ടായിരുന്ന ജീവൻ മറ്റ് നാരക കൊമ്പുകളിൽ കൂടെ എല്ലാം കടന്നു വന്ന മരത്തിന്റെ യഥാർത്ഥ കൊമ്പിൽ അതിന്റെ ഫലത്തെ പുറപ്പെടുവിക്കുന്നു. അതുപോലെ ജീവനും ഒട്ടിച്ചു ചേർത്തിരിക്കുന്ന സ്ഥാപിത സഭാ സംഘടനകളുടെ കൊമ്പുകളിൽ കൂടെ എല്ലാം കടന്നു വന്ന അവസാനം യഥാർത്ഥ കൊമ്പിൽ ഫല പുറപ്പെടുവിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? ഞാൻ വേഗം തീർക്കാം. ബലവാനായ മനുഷ്യൻ, ഇപ്പോൾ ദാവീദിനെ ഓർക്കുക. അവൻ ആത്മാർത്ഥതയും സത്യസന്ധനുമായിട്ട് ദൈവത്തിന് ഒരു സേവനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിനായി അവൻ നിയോഗിക്കപ്പെട്ടവനല്ലായിരുന്നു. അവർ അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, അവർ ദൈവകൽപ്പനകൾക്ക് പകരം മനുഷ്യന്റെ വ്യാഖ്യാനത്താലുള്ള തിരുവെഴുത്തുകളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനമല്ല, അവന്റെ ന്യായീകരിക്കപ്പെട്ട വചനമല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു ചരിത്രപരമായ ക്രിസ്തുവിനെ കുറിച്ച് അതുപോലെയുള്ള എന്തോ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, അവനാകുന്നു. ഞാനാകുന്നു, ഞാനായിരുന്നുവെന്നോ ഞാനായിരിക്കുമെന്നോ ഇപ്പോൾ ഞാനാകുന്നുവെന്നോ അല്ല. അവനാകുന്നു, ആ വചനം ഇപ്പോഴും ജീവിക്കുന്നു. ആദിയിൽ അവനായിരുന്നു, ആ ഇലകളിൽ അവനായിരുന്നു, ആ തണ്ടുകളിൽ അവനായിരുന്നു, ആ പുറന്തോടിൽ അവനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ആ ഗോതമ്പ് മണിയിലാകുന്നു. ഇപ്പോൾ നിങ്ങൾ തിരികെ പോയിട്ട് വീണ്ടും ജീവിക്കാൻ ശ്രമിക്കുന്നുവോ? ആ ജീവൻ തിരികെ പോകുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ആ വിട്ടുപോയ ജീവൻ എപ്പോഴെങ്കിലും സംസാരിക്കുവോ? ആ പഴയ ഉണങ്ങിയ പുറന്തോടിലേക്ക് തിരികെ പോയി ചെല്ലുകയോ ചെയ്തിട്ട് വീണ്ടും ജീവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതൊരിക്കലും പറ്റുകയില്ല. കാരണം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ആ വചനത്തോടൊപ്പം മുമ്പോട്ട് നീങ്ങാതെ ഇരുന്നാൽ ഇത് പിന്നെ അസാധ്യമാണ്. അവർ മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനെടുത്തതുമായിട്ട് ചുട്ടുകളകത്രേ അതിന്റെ അവസാനം. അത് ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് കഴിയുന്നത്രയും വേഗത്തിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തിരുവചനത്തെ ശ്രദ്ധിക്കുക. ചരിത്രാനുസാരമായ ഒരു ദൈവത്തെ പാടിക്കുന്നു. കഴിഞ്ഞുപോയ കാലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. വെസ്ലി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്നവർ പറയും. ഈ കാലത്തേക്ക് വ്യക്തമായി തിരിച്ചറിയപ്പെട്ടതായ മന്നയായ ഈ ദിവസത്തെ വാക്തത്വ വചനത്തെ തിരസ്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ പഴയ ലൂഥറൻ ബാപ്റ്റിസ്റ്റ് പെന്തിക്കോസ്റ്റ് വീഞ്ഞ് നമ്മുടെ പുതിയ തുരുത്തിയിൽ നിറയ്ക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. അത് പ്രവർത്തിക്കുകയില്ല. അതുപോലെ നമ്മുടെ പുതിയ വീഞ്ഞ് അവരുടെ പഴയ തുരുത്തിയിലും നിറയ്ക്കാൻ സാധ്യമല്ല. ഈ പുതിയ വീഞ്ഞിനെ അവർ അവരുടെ സഭാ സംഘടനകളിൽ നിറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരും. അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. ആ തുരുത്തി പൊളിഞ്ഞു പോകും. ഇപ്പോൾ സഹോദര, ഞാൻ ദൈവത്തിന്റെ വചനത്തെ സമ്പൂർണമായും വചനത്താൽ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടേക്ക് ശ്രദ്ധിക്കൂ ഡോക്ടറെ, നമുക്കത് കഴിയുകയില്ല. നേട, ഈ അടുത്ത കാലത്ത് അത് കുറച്ച് നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കത് യാതൊരു കാര്യവശാലും ഇവിടെ ഉണ്ടായിരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്കറിയാമോ അത്? നോക്കൂ, അത് സാധ്യമല്ല. അത് തുരുത്തിയെ പൊളിച്ചു കളയും. പുതിയ തുണി പഴയ വസ്ത്രത്തിൽ തുന്നിച്ചേർക്കാറില്ല, കാരണം അത് പഴയതിനോടൊപ്പം കീറിപ്പോകും. യേശു അപ്രകാരം ഇത് പറഞ്ഞില്ലേ? പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വെക്കാൻ പറ്റുകയില്ല, അത് തുരുത്തിയെ പൊളിച്ചു കളയും. പുതിയ വീഞ്ഞിൽ പുതിയ ജീവനാണുള്ളത്. ഇവിടെ ചില കാര്യങ്ങളെ ശ്രദ്ധിക്കുക. നാം ഇത് അവസാനിപ്പിക്കുന്നതിനാൽ എളുപ്പമായിരിക്കട്ടെ. നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെളിപ്പാട് 16:13-14 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്ക് കടക്കാൻ ചിലപ്പോൾ എനിക്ക് സമയമുണ്ടായിരിക്കില്ല, എന്നാൽ അത് തീർച്ചയായും കണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് 6-ാമത്തെയും 7-ാമത്തെയും കലശങ്ങളുടെ ഇടയിലുള്ള കാര്യമാണിത്. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കൂടി ക്ഷമയോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഞാനിത് തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ തീർക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, വെളിപാട് 16:13-14 വാക്യങ്ങളിൽ 6-ാമത്തെയും 7-ാമത്തെയും കലശങ്ങളുടെ ഇടയിൽ തവളയെപ്പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചുവോ? 6 ചിലരുടെ വായിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതായി കാണുന്നു. ഇപ്പോൾ എളുപ്പം ശ്രദ്ധിക്കുക. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആമേൻ പറയുക. ആത്മാക്കളുടെ ഒരു തൃത്വം. ഇപ്പോൾ സ്ഥാപിത സഭകളിലെ സഹോദരന്മാർ, ഒരു നിമിഷത്തേക്ക് ശാന്തമായിരുന്നു കേൾക്കുക. ഈ റേഡിയോയിൽ കൂടെയും ടെലിഫോൺ ബന്ധനത്തിൽ കൂടെയും ഇവിടേക്ക് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നവർ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. നിങ്ങളുടെ ടേപ്പ് റെക്കോർഡറുകളെ ഓഫ് ചെയ്ത് കളയരുത്. ഒരു നിമിഷം ഇരുന്നിട്ട് ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. തവളകളുടെ ഒരു തൃത്വം. എപ്പോഴും പിമ്പിലേക്ക് നോക്കുന്ന ഒരു ജന്തുവാണ് തവള. മുമ്പോട്ട് പോകുന്നിടത്തേക്ക് അത് ഒരിക്കലും നോക്കാറില്ല. എവിടെ നിന്നാണ് വരുന്നത് അവിടേക്കാണ് എപ്പോഴും നോക്കുന്നത്. നിങ്ങളത് കാണുന്നില്ലേ? തൃത്വ സിദ്ധാന്തം എവിടെയാണ് ജന്മമെടുത്തത്? ഓർക്കുക, 3 അശുദ്ധാത്മാക്കൾ വ്യക്തിത്വമുള്ള ആത്മാക്കളാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? തൃത്വത്തിന്റെ ഉപദേശം ജനനമെടുത്ത നിക്കാ സമിതിയിലേക്കാണ് അവർ പോകുന്നത്, ബൈബിളിലേക്കല്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. തൃത്വം ജന്മമെടുത്ത റോമിലെ നിക്കാ സമിതിയിലേക്കാണ് അവർ നോക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ തൃത്വം, തവളകളുടെ തൃത്വം, ഒരു പഴയ തൃത്വത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ അമ്മ അതിനൊരു പുതിയ തൃത്വത്തിന് ജന്മം നൽകിയിരിക്കുന്നു. എന്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്? ഒരു തൃത്വമായ മഹാസർപ്പവും, നോക്കൂ, മൃഗവും കള്ളപ്രവാചകനുമാകുന്നു. ഒരു പുതിയ തൃത്വം. എപ്പോഴാണ് ഈ തവളകൾ പുറത്തു വന്നത്? എപ്പോഴാണത്? ശ്രദ്ധിക്കുക, അവർ എല്ലാ സമയത്തും അവിടെ തന്നെ ഉണ്ടായിരുന്നു. 7 മുദ്രകൾ തുറക്കപ്പെടുന്നതിന് അല്പം മുമ്പ് 6-ഉം 7-ഉം കലശങ്ങളുടെ മധ്യയാണ് അവർ വെളിപ്പെടുത്തി വരുന്നത്. കാരണം 7-ാമത്തെ ദൂതന്റെ സന്ദേശത്തിൽ ദൈവത്തിന്റെ മർമ്മങ്ങളെല്ലാം വെളിപ്പെട്ടിരിക്കും. എല്ലാ തൃതീയ കാര്യങ്ങളും, തെറ്റായ സ്നാനങ്ങളും, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടേണ്ടിയിരിക്കുന്നു. എന്താകുന്നു സത്യമെന്ന് കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാരോ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെയെന്ന് പറയാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുകയല്ല സഹോദര, പാളയത്തിന്റെ ഉള്ളിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതനാലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് വാസ്തവമായിട്ടും ശരിയാണ്. ഒരു തൃത്വത്തെ ശ്രദ്ധിക്കുക. ആ മഹാസർപ്പം എന്താകുന്നുവെന്ന് എത്ര പേർക്കറിയാം? അത് റോം സാമ്രാജ്യമാകുന്നു. സ്ത്രീ പ്രസവിച്ച ഉടൻ മഹാസർപ്പം കുട്ടിയെ തിന്നുകളയുവാനായി സ്ത്രീയുടെ മുമ്പിൽ നിന്നു. അത് ശരിയല്ലേ? മൃഗമെന്ന് തിരുവെഴുത്തിൽ പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ശക്തിയാണ് അർത്ഥമാക്കുന്നത്. ശരി, ഒരു കള്ളപ്രവാചകൻ എന്നത് ഒരു തെറ്റായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. നോക്കൂ, എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇത് കള്ളപ്രവാചകൻ എന്നത് ഇവിടെ ഏകവചനമാകുന്നു. കള്ളപ്രവാചകൻ എന്നത് ആദ്യത്തെ പോപ്പാകുന്നു. അവിടെ നിന്നും വേശ്യയും വേശ്യകളുടെ മാതാവുമായവൾ കടന്നു വന്നു. ഒരു തെറ്റായ തൃത്വം ഉയർക്കുകയായിരുന്നു. ആദ്യകാലങ്ങളിലല്ല, കൂടാതെ ആദ്യകാലങ്ങളിൽ അത് വെളിപ്പെടുത്തതുമില്ല. എന്നാൽ അതിൽ കൂടെ അത് കടന്നു വന്നിരിക്കുന്നു. എന്നാൽ 7 മുദ്രകൾ വരികയും ആ മർമ്മങ്ങളെ തുറക്കുകയും അവരെ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് ആ തവളകൾ, 3 തവളകളെ പോലുള്ള അശുദ്ധാത്മാക്കൾ അവരെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് കടന്നുവന്ന് സത്യത്തിനെതിരായുള്ള ഒരു തൃത്വ ഉപദേശമാകുന്നു അത്. അതെവിടെ നിന്നാണ് വന്നത് നോക്കുക. എവിടേക്കാണ് തിരികെ പോകുന്നത് നോക്കുക. സാർവദേശീയ ക്രൈസ്തവ സമിതിയിലേക്ക് തിരികെ പോകുന്നു. എങ്ങനെയെല്ലാമായിരുന്നാലും ഒരേ ആത്മാക്കളാലും ഒരേ കാര്യങ്ങളാലും അവരെല്ലാം സഹോദരന്മാരാണ്. കൂടാതെ ശ്രദ്ധിക്കുക, അത്രമാത്രം വഞ്ചകനായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ ജനങ്ങളെ വഞ്ചിക്കാനായി ഈ ഭൂമിയിലുള്ള ദൈവങ്ങളുടെ അടുക്കലേക്ക് ഇവർ പുറപ്പെട്ടു പോകുന്നു. അത് ചെയ്യുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. ആ ദുഷ്ടാത്മാവിനെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? ഞാൻ ചെന്ന പ്രവാചകന്മാരുടെ വായിൽ കടന്നിട്ട് അവരെ ഒരു കള്ളം പ്രവചിക്കുവാനിടയാക്കും. അതിനാൽ ആഹാബിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് നശിപ്പിക്കാനിടയാകും. നീ അത് സാധിക്കും, അതുകൊണ്ട് പോകുക എന്ന് ദൈവം പറഞ്ഞു. നിനക്കവരെ അതിൽ വിശ്വസിപ്പിക്കാൻ കഴിയും, കാരണം അവരുടെ തുടക്കം ആ വചനത്തിൽ നിന്നല്ല. പോകുക, കാരണം നീ അവരെ വശീകരിക്കും. നീ ഒരുവനായിരിക്കും അത് ചെയ്യുക, കാരണം അവൻ അവരുടെ മേൽ വിശ്വസിച്ചിരിക്കുന്നു. കൂടാതെ അവന് വചനത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല. അവനത് ചെയ്യാൻ പറ്റുകയില്ല, കാരണം അവൻ തുടക്കത്തിൽ തന്നെ ഒരു ഞെരിഞ്ഞിലാകുന്നു. നോക്കൂ, നീ വിജയിക്കും. പിമ്പിലേക്ക് തിരികെ നോക്കുന്ന ഈ കള്ളത്തവളകളെ നോക്കുക. നിക്കിയായിൽ വെച്ച് അവരെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നിക്കിയായിൽ വെച്ച് അവരെന്താണ് പറഞ്ഞതെന്നുള്ള എനിക്കൊരു കാര്യമല്ല, ദൈവത്തിന്റെ സിംഹാസനത്തിൽ വെച്ച് അവർ എന്താണ് പറഞ്ഞതെന്ന് ഇവിടെ ഞാൻ പറയുന്നത്. എന്തായിരുന്നു എന്നല്ല, എന്തായിരിക്കും എന്നാണ്. കാരണം അവൻ ഞാനാകുന്നു, അത് തെറ്റാകുന്നു. അതിലേക്ക് നോക്കുക, എവിടെ നിന്നാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ വളരെ അടുത്ത് ശ്രദ്ധിക്കുക. ഏഴ് മുദ്രകൾ തുറക്കപ്പെട്ടതിന് ശേഷം അത് ആ മർമ്മങ്ങളെ വെളിപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം തൃത്വം എന്താണെന്ന് വളരെ വ്യക്തമായി നാം കാണുന്നു. എവിടെയെങ്കിലും ഇതിനെ എപ്പോഴെങ്കിലും തൃത്വമെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടോ? ബൈബിളിൽ തൃത്വം എന്ന വാക്കുപോലും എവിടെയാണ് പറയുന്നത്? മൂന്ന് ദൈവങ്ങൾ എങ്ങനെയായിരിക്കാൻ കഴിയും? നാം മൂന്ന് ദൈവങ്ങളെ ആരാധിച്ചിട്ട് എങ്ങനെ ജാതികളല്ലാതിരിപ്പാൻ കഴിയും? ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അവർക്ക് വേർപിരിയാൻ കഴിയും? ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നിങ്ങളുടെ അവിശ്വാസത്തെ നോക്കൂ. പാപം അവിശ്വാസമാകുന്നു, നിങ്ങളുടെ അവിശ്വാസത്താൽ നിങ്ങൾ മരിക്കും. ഓ, ഞാൻ ആരെന്ന് നിങ്ങൾ പറയുമോ? ഞാൻ എവിടെ നിന്നും വന്നെന്ന് ചൊല്ലുമോ? ഓ, എന്റെ താതനാരെന്ന് നിങ്ങൾ പറയുമോ? അവന്റെ നാമം എന്താണെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ശാരൂണിലെ പനിനീർ പുഷ്പവും പുതുശോഭ നിറയും പുലർകാല നക്ഷത്രവും ഞാൻ. അവൻ ആരാകുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അഗ്നിമുൾപടർപ്പിൽ നിന്ന് മോശയോട് ഉര ചെയ്തവൻ ഞാൻ. അബ്രഹാമിന്റെ ദൈവവും പുലർകാല നക്ഷത്രവും ഞാൻ. ഞാൻ ശാരോണിലെ പനിനീർ പുഷ്പവും ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നീ പറയുന്നു. ഓ, എന്റെ പിതാവിനെ നിങ്ങൾ അറിയുമോ? അല്ലെങ്കിൽ അവന്റെ നാമം എന്തെന്ന് പറയുമോ? ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും, ആദ്യനും അന്തനും തന്നെ. സകല സൃഷ്ടിയും ഞാൻ. യേശുവത്രേ അവന്റെ നാമം. അത് ശരിയാണ്, ഒരു തൃത്വവുമില്ല. ഇല്ല സാറേ, അതൊരു തെറ്റായ കാര്യമാണ്. ഏഴ് മുദ്രകൾ അത് തുറക്കപ്പെടുമ്പോൾ മർമ്മങ്ങൾ നിർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് ഇതിനെ കാണിക്കുന്നു. മുദ്രകൾ തുറന്ന് ക്രമമായി ഇത് കാണിക്കുകയും ഈ സഭയുടെയും സഭാ കാലഘട്ടങ്ങളിൽ കൂടെയും മുദ്രകളാൽ മറഞ്ഞുകിടന്നിരുന്ന സത്യങ്ങളെ വ്യക്തമായി തുറന്നു കാണിച്ചു വരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലുള്ള ആ മഹാമതിയായ വേശ്യ അവൾ ആരാകുന്നു? എന്നാൽ അവൾ വേശികളുടെ മാതാവും ആകുന്നു. നോക്കൂ, നിങ്ങൾ പറഞ്ഞേക്കാം സഹോദരൻ ബ്രാനം, നിങ്ങൾ അവരെ ഗൃഹങ്ങളെന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ ഓർക്കുക, അതും ഒരു പക്ഷിയാണ്. അതും പറക്കാനായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഞ്ചിക്കത്തക്ക വിധത്തിൽ ഈ രണ്ടാത്മാക്കളും അത്രമാത്രം അടുത്തായിരിക്കും. ഒരു ഗൃഹവും കഴുകനെ പോലെ വലുതാണ്. ഒരു കഴുകനെ പോലെ അതിന് പറക്കാൻ കഴിയും. കൂടാതെ പറക്കാനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കഴുകനെ പോലെ തന്നെ അതിന് പ്രസംഗിക്കാനും പ്രവചിക്കാനും ശ്രദ്ധിക്കുക, അത് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ കഴുകനെ ഉയരത്തിൽ അനുഗമിക്കാൻ അതിന് കഴിയുകയില്ല. ഇല്ല, ഇല്ല. അഥവാ അവൻ കഴുകനെ അനുഗമിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ബുദ്ധികേട് വെളിപ്പെടും. അതെ സാറേ, അതിന് കഴുകനെ പിന്തുടരാൻ കഴിയുകയില്ല. ഓ, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന അതിന് പറയാൻ കഴിയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും മറ്റും പറയാൻ കഴിയും. ഓ, തീർച്ചയായും അവർക്കത് പറയാൻ കഴിയും. എന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്നതിനെ കുറിച്ച് എന്താകുന്നു? നോക്കൂ, കഴുകൻ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അതിനെപ്പോലെ മറ്റൊരു പക്ഷി ഈ ഭൂമിയിലില്ല. ഒരു പരുന്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷിയോ അതിനെ പിന്തുടരാൻ ശ്രമിച്ചാൽ അവ തകർന്നുപോകും. അവന്റെ കഴിവുകേട് തീർച്ചയായും അധികമായി വെളിപ്പെടും. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വെക്കാൻ ശ്രമിച്ചാൽ തുരുത്തി പൊളിഞ്ഞുപോകും. നോക്കൂ, അത് പൊളിഞ്ഞുപോകും, അവൻ തകർന്നുപോകും. ആകാശത്തിന്റെ ഉയരങ്ങളിൽ അതിനെ പിടിച്ചു നിർത്താൻ തക്കവണ്ണം അതിന്റെ ശരീരഘടന ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. അവൻ ആകാശത്തിന്റെ ഉയരങ്ങളിൽ പറന്നെത്തുമ്പോൾ അവൻ ജന്മനാൽ തന്നെ ഉയരങ്ങളിൽ പറക്കുവാനായി മുൻകൂട്ടി നിർണയിക്കപ്പെടാത്ത ഒരു കഴുകനല്ലെങ്കിൽ അവൻ തകർന്ന് നുറുങ്ങുകളായിത്തീരും. ചിറകുകളിൽ നിന്നും അവന്റെ തൂവലുകൾ ചിതറിപ്പോയിട്ട് അത് തീർച്ചയായും ഭൂമിയിലേക്ക് വന്ന് വീഴും. കഴുകനെ ഉയരത്തിൽ പിന്തുടരുവാൻ അവന് സാധ്യമല്ല. അവൻ അതിനായി ശ്രമിക്കുകയാണെങ്കിൽ അവന്റെ കഴിവുകേട് വെളിപ്പെടും. അത് ശരിയാണ്, നിനക്കത് കഴിയുകയില്ല. എന്തുകൊണ്ടാണ് അവന് കഴുകനെ പോലെ കാണാൻ കഴിയുന്നില്ല? നിങ്ങൾ ഉയരത്തിൽ ചാടിയാലും പറന്നാലും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഉയരത്തിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഈ കഴുകനെ അനുഗ്രഹിക്കുവാൻ അവൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെയും ഉയരത്തിലെത്തുമ്പോൾ അവന് യാതൊന്നും കാണാൻ കഴിയാതെ വണ്ണമായിട്ട് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയാൻ വയ്യാതെയാകുന്നു. അവൻ കരയുകയും ഒച്ച വയ്ക്കുകയും അതുപോലെ എല്ലാം തന്നെ ചെയ്യുന്നു. എന്നാൽ വചനമൊന്ന് സംസാരിച്ചു നോക്കൂ, അവന്റെ കഴിവുകേട് അറിയാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചോ അവനോട് സംസാരിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ്? ഓ, ഇപ്പോൾ ഒരു നിമിഷം കാത്തിരിക്കൂ. ഓ, അതെ, അവന്റെ തൂവലുകൾ പൊഴിയാൻ തുടങ്ങും. അവൻ മേലോട്ടും കീഴോട്ടും ചാടിയാലും പ്രവചിച്ചാലും അന്യഭാഷ സംസാരിച്ചാലും ഭൂതങ്ങളെ പുറത്താക്കിയാലും ഒച്ച വെച്ചാലും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തറയിൽ കിടന്ന് ഓടിയാലും അങ്ങനെയെല്ലാം അവൻ ചെയ്തിരിക്കുന്നു. എന്നാൽ ഉയരത്തിലേക്ക് പറക്കുവാൻ അവൻ ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ്? അവൻ തീർച്ചയായും എന്താണെന്ന് വെളിപ്പെടും. അവൻ അഭിഷേകം ചെയ്യപ്പെടുകയും അതിനായി നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും അവന് പറക്കാൻ കഴിയും. അവന് സ്വയം തന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറന്നുയരാൻ കഴിയും. എന്നാൽ അത്രയും ദൂരം കഴുകൻ പറക്കുന്ന അത്രയും ദൂരം ഉയരത്തിൽ ചെല്ലാൻ പറ്റുകയില്ല. അതിന് ചീഞ്ഞ മാംസം തിന്നുവാൻ കഴിയും. എന്നാൽ സിംഹാസനത്തിൽ നിന്നും വരുന്ന പൊച്ച മാംസത്തെ അവന് തിന്നുവാൻ കഴിയുകയില്ല. അതിന് കാഴ്ചശക്തിയില്ല. ബാക്കിയെല്ലാം കഴുകനെ പോലെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ എന്തിനാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവൻ അറിയില്ല. ഒരു ഗോതമ്പ് ചെടിയെ വളർത്താനായി മഴ പെയ്തതുപോലെ അതേ ആത്മാവ് അവന്റെ മേലും വന്നു. എന്നാൽ അവൻ തുടക്കം തന്നെ ഒരു ഗോതമ്പായിരുന്നില്ല. അവൻ തകർന്നു പോകുന്നു. ഓ, എനിക്കതിന് പോകാൻ പറ്റുകയില്ല. ഓ ഇല്ല, എനിക്കറിയാം ഡോക്ടർ ജോൺസ് എന്താണ് പറയുന്നതെന്ന്. എല്ലാം ശരിയാണ്, നിങ്ങൾ പോയിക്കൊള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ മുമ്പോട്ട് പോയിക്കൊള്ളൂ. ശ്രദ്ധിക്കുക, അവൻ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെടുകയോ ജനിക്കപ്പെടുകയോ അല്ലെങ്കിൽ മുൻനിർണയിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരു പക്ഷിയല്ല. ഓറഞ്ച് മരത്തിൽ വളരുന്ന ഒരു നാരങ്ങയുടെ കൊമ്പാകാൻ പറ്റും. എന്നാൽ ഒരിക്കലും അത് വേരിൽ നിന്ന് വരുന്നില്ല. അവൻ എന്തോ ഒന്ന് അതിലൊട്ടിച്ചേർത്തതാണ്. അതിനാൽ അവരുടെ സ്ഥാപിത സഭാ സംഘടനയുടെ ഉയരത്തിലെത്തുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ ആ സമയത്തേക്കുള്ള മുൻകൂട്ടി ന്യായീകരിക്കപ്പെട്ട വചനം കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരുന്നു. ഓ, ആ കാര്യങ്ങൾ, അതായത് തലയ്ക്ക് മുകളിലുള്ള ആ വെളിച്ചത്തിന്റെ വലയവും അങ്ങനെയെല്ലാം, ഓ അതൊക്കെ അസംബന്ധമാണ്. നോക്കൂ, ഇവയെല്ലാം വെളിപ്പെട്ടിരിക്കുന്നു. അവൻ അത്രയും ദൂരത്തിൽ കാണുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടവനല്ല. അവന്റെ സ്ഥാപിത സഭയുടെ കണ്ണടയിൽ കൂടി കാണുന്നത്ര മാത്രം നോക്കുവാനേ അവന് കഴിയുകയുള്ളൂ. അതിനുശേഷം ഒരു വാവലിനെ പോലെ അന്ധനാണ്. അപ്പോഴാണ് അവന്റെ കഴിവുകേട് വെളിപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥ കഴുകൻ ഭക്ഷിപ്പാനായി ഒരുങ്ങുന്നത്. അതെ, അവിടെയാണ് യഥാർത്ഥമായും തെരഞ്ഞെടുക്കപ്പെട്ട കഴുകന്മാർ അവൻ എന്താണെന്ന് കാണുന്നത്. അവന് വചനത്തെ സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതൊരു സ്ഥാപിത സഭാ ഘൃതമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് അവൻ ഉയരത്തിൽ പറക്കാൻ കഴിയാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്താണ് തിന്നുന്നതെന്ന് നോക്കൂ. അവൻ സ്ഥാപിത സഭാ സംഘടനയുടെ ചീഞ്ഞ മാംസാഹാരമാണ് ഭക്ഷിക്കുന്നത്. അത് അവന്റെ ശരീരത്തെ ആത്മീയമാക്കുന്നില്ല. അത് അവനെ ആത്മീയമാക്കാനുള്ള യോഗ്യതയിലിടുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥാപിത സഭാ സംഘടനകളുടെ വേർതിരിവുകൾക്ക് അനുതീതമായി ഉയരാൻ യോഗ്യത കൊടുക്കുന്നില്ല. അവൻ ചീഞ്ഞ ആഹാരത്താലാണ് പോഷിക്കപ്പെടുന്നത്. അവന്റെ ശരീരം അതിനാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ മാംസത്തിന് കഴുകന്മാർ ചെല്ലുന്ന ഉയരങ്ങളിൽ അവന് പോകാൻ കഴിയുകയില്ല. അവനതൊട്ടും സാധ്യമല്ല. നോക്കൂ, ഇത് മത്തായി 24:24 നിറവേറ്റുന്നു. അവൻ പറക്കുകയും ചിറകുകളടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അത്രയും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ല. അത് ശരിയാണ്, അവന് പോകാൻ കഴിയുന്നില്ല. അത്രയും ഉയരത്തിലെത്തിയിട്ട് അവൻ ആ പുതിയ മണ്ണ കിട്ടുവാൻ സാധിക്കുന്നില്ല. ഇവിടെ താഴെ ഭൂമിയിലുള്ള പഴയ മണ്ണ അവന് തിന്നുവാൻ സാധിക്കുന്നു. ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ 40 വർഷം മുമ്പോ വല്ല വാഹനവും കയറി ചത്ത് ചീഞ്ഞതായ മുയലുകളെയാണ് അവൻ തിന്നുന്നത്. അത് തിന്നിട്ട് അവന് വേറൊരു കഴുകനെ പോലെ ശബ്ദമുണ്ടാക്കാനും പറക്കാനും അതുപോലെ തുള്ളിച്ചാടാനും കഴിയും. മറ്റൊരു പക്ഷിയെ പോലെ അവനും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു പരന്ത് കഴുകന്റെ ഒരു മാതൃകയാണെന്ന് നമുക്കറിയാം. തീർച്ചയായും. എന്നാൽ ആ യഥാർത്ഥ കഴുകനെ അവന് പിന്തുടരാൻ കഴിയുന്നില്ല. അവന് തൊട്ടും സാധ്യമല്ല. അല്ല സാറേ, അവന്റെ ശരീരം അപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടില്ല. കാരണം പലതരത്തിലുള്ള ചീഞ്ഞ മാംസമാണ് അവൻ തിന്നുന്നത്. അത് പുതിയ മാംസമല്ല, പുതിയ മണ്ണയുമല്ല. അത് ലൂഥർ പറഞ്ഞതായ എന്തെങ്കിലുമോ അല്ലെങ്കിൽ വെസ്ലി പറഞ്ഞതായ എന്തെങ്കിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികൻ പറഞ്ഞതായിരിക്കും. അത് യേശു ക്രിസ്തു ഈ സമയത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലായിരിക്കില്ല. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്തിയെല്ലാം. അഭിഷേകം ചെയ്യപ്പെട്ടവർ ക്രിസ്തുക്കൾ ഈ അവസാന നാളുകളിൽ, എന്നാൽ കള്ള ഉപദേഷ്ടാക്കളും കള്ളപ്രവാചകന്മാരുമാണ്. എത്രമാത്രം ശ്രദ്ധേയമായ കാര്യമാണിതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ മത്തായി 24:24 തിമോത്തിയോസിന് എഴുതിയ 2:3-8 താരതമ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വായിക്കാനായി നമുക്കിപ്പോൾ സമയമില്ല. അന്ത്യനാളുകളിൽ കള്ളക്രിസ്തുക്കളും കള്ളമായി അഭിഷേകം ചെയ്യപ്പെട്ടവരും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുമെന്ന് മത്തായി 24:24 പറയുന്നു. എന്നിട്ട് യഥാർത്ഥമായവർ കാണിക്കുന്നത് പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും വഞ്ചിച്ചു കളയും. ശ്രദ്ധിക്കുക, അതിപ്രകാരം യേശു സംസാരിച്ചിരുന്നു. അതിന്റെ തൊട്ടുപുറകിലായി പൗലോസ് വന്നുകൊണ്ട് പറയുന്നു, അവസാന നാളുകളിൽ മതഭക്തിയുള്ളവരായ ജനങ്ങൾ വരുമെന്ന്. അതായത് ഭക്തിയുടെ വേഷം ധരിച്ച ആളുകൾ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. പെണ്ണുങ്ങളെ മാത്രം എന്താണ് നിങ്ങൾ എടുക്കുന്നതെന്ന് അവർ അത്ഭുതപ്പെട്ട് ചോദിച്ചേക്കാം. അവർ അത് കാണുന്നുപോലുമില്ല. നാനാ മോഹങ്ങൾക്കും അധീനരായ പെണ്ണുങ്ങളെ സ്വാധീനിക്കും. ഏനസും എംബ്രസിനെയും പോലെയും മത്തായി 24:24 അനുസരിച്ച് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഞ്ചിക്കുന്നു. ഇപ്പോൾ ഏനസും എംബ്രസും മോശം എതിർത്ത് നിന്നിരുന്ന പോലെ ഈ കൊള്ളരുതാത്തവരും നിൽക്കുന്നു. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവത്രേ. ഏതോ ഒരു വിശ്വാസമല്ല, ഒരേ ഒരു വിശ്വാസം. ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു സ്നാനം. ഒരേ ഒരു കർത്താവിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് രണ്ട് സ്നാനങ്ങൾ ഉണ്ടായിരിക്കാൻ പറ്റുകയില്ല. ഒന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും, ഒന്ന് വേറൊന്നും. എന്നാൽ ഒരു സ്നാനം, അത് യേശു ക്രിസ്തുവിന്റെ ആകുന്നു. അത് ശരിയാണ്. നോക്കൂ, തെറ്റായ സ്നാനങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. മത്തായി 24:24 യേശു സംസാരിക്കുകയും 2 തിമോത്തിയോസ് 3:8 പൗലോസ് സംസാരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് താരതമ്യപ്പെടുത്തി നോക്കുക. അതിനുശേഷം വിശുദ്ധ ലൂക്കോസ് 17:30 മലാക്കി 4 അധ്യായത്തിലെ വേദവാക്യങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുക. NS മെമ്പറേസ് മോശയോട് എതിർത്ത് നിന്നിരുന്ന പോലെ മോശ ആ സമയത്തെ അഭിഷേകം ചെയ്യപ്പെട്ട വചനമായിരുന്നു. അതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ഇവനും എന്നല്ല, എന്നാൽ ഇവരും, അതായത് അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്താകുന്നു? അവർ സത്യത്തോട് മറുത്തു നിൽക്കുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന അതേ നാളിൽ, നിങ്ങൾ വീട്ടിലെത്തിയിട്ട് വെളിപാട് പുസ്തകം 10:1-7 വായിക്കുക. 7-ാമത്തെ സ്വർഗ്ഗദൂതന്റെ സന്ദേശത്തിലൂടെ 7 മുദ്രകൾ തുറക്കപ്പെടും. എന്താകുന്നു അത്? ദൂതൻ മനുഷ്യപുത്രനല്ല, എന്നാൽ ദൂതൻ മനുഷ്യപുത്രനെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കതിപ്പോൾ വേർതിരിച്ച് കാണുവാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ പ്രയാസമായി തോന്നുന്നത്. സ്വയമായി അവൻ മനുഷ്യപുത്രനല്ല, എന്നാൽ 7-ാമത്തെ ദൂതൻ, 7-ാമത്തെ സന്ദേശവാഹകൻ ജനങ്ങൾക്ക് മനുഷ്യപുത്രനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അത് പുറന്തോടനെ വിട്ടിരിക്കുന്നു. അവന് സംഘടനയുണ്ടാക്കാൻ കഴിയുകയില്ല. അത് സ്വയമായി തന്നെ വീണ്ടും വിത്തായിരിക്കുന്നു. ഈ നാളുകളിലാണ് NS ആംബ്രോസും അഭിഷേകം ചെയ്യപ്പെട്ടവരും എതിർത്ത് നിൽക്കുന്നത്. കപടവിശ്വാസികളും അവിശ്വാസികളും, നാമമാത്രമായി പള്ളിയിൽ പോകുന്നവരും, പെന്തിക്കോസ്തുകാരും യഥാർത്ഥ ഗോതമ്പ് വിത്തിനോട് എതിരായി എഴുന്നേൽക്കും. എന്നാൽ അവർ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളട്ടെ. കാരണം അവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരെയും വെളിപ്പെടും. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നു, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്. 7-ാമത്തേത് ലാവോദിക്യാ സഭയുടെ കാലമാണെന്ന് ഇപ്പോൾ ഓർമ്മ വയ്ക്കുക. ആ ദൂതൻ കാഹളം ഊതുമ്പോൾ ആ സഭാകാലഘട്ടം ഒരു സ്ഥാപിത സഭാകാലഘട്ടമായി തീരുകയും പെന്തിക്കോസ്തും ഒരു സ്ഥാപിത സഭയായി തീർന്നിരിക്കും. ഓരോ ദൂതനും എന്തായിരുന്നു? മാർട്ടിൻ ലൂതർ എന്തായിരുന്നു? കത്തോലിക്ക സഭയ്ക്ക് ഒരു താക്കീതായിരുന്നു. വെസ്ലി എന്തായിരുന്നു? ലൂഥർകാർക്ക് ഒരു താക്കീതായിരുന്നു. പെന്തിക്കോസ്ത് എന്തായിരുന്നു? മറ്റുള്ളവർക്ക് അതൊരു താക്കീതായിരുന്നു. എങ്കിലിപ്പോൾ ജീവൻ എവിടേക്ക് പോയിരിക്കുന്നു? അത് സ്ഥാപിത സഭാ സംഘടനയിൽ നിന്നും ദൂരെയായിരിക്കുന്നു. ഇനിയും പുറന്തോടലുമില്ല, എന്നാൽ അത് വിത്തായിരിക്കുന്നു. എന്താകുന്നു വിത്ത്? അത് പെന്തിക്കോസ്തിനൊരു താക്കീതും ഈ സമയത്തെ വചനത്തിന്റെ പൂർത്തീകരണവുമാകുന്നു. ശ്രദ്ധിക്കുക, ഈ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ അതേ കാലത്ത്, അവൻ കാഹളം ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല, എന്നാൽ അവന്റെ സന്ദേശത്തെ വെളിപ്പെടുത്താൻ തുടങ്ങുന്ന കാലത്ത് എന്നാണ്. ആദ്യത്തെ വലി ദൈവിക രോഗശാന്തിയും, 2-ാമത്തെ വലി പ്രവചനവും, 3-ാമത്തെ വലി ദൈവവചനം തുറക്കുകയും മർമ്മങ്ങൾ വെളിപ്പെടുകയും ചെയ്യുന്നതാണ്. പ്രവാചകന്മാരിൽ കൂടെ അല്ലാതെ വചനത്തെ വെളിപ്പെടുത്തുവാൻ ഇതിലും വലിയൊരു മാർഗമില്ല. എന്നാൽ ഒരു പ്രവാചകനെ ന്യായീകരിക്കുവാൻ വചനം മാത്രമല്ലാതെ മറ്റ്യാതൊന്നും കഴിയുകയില്ല. 3-ാമത്തെ വഴി 7 മുദ്രകൾ തുറക്കുന്നതിൽ കൂടി ദൈവവചനത്തിൽ മുദ്രയിട്ട് മറച്ചു വെച്ചപ്പെട്ടിരിക്കുന്ന രഹസ്യ സത്യങ്ങളെ വെളിപ്പെടുത്തുക എന്നതാണ്. നിങ്ങളത് കാണുന്നുണ്ടോ? ആ ദിവസങ്ങളിൽ അപ്പോഴാണ്, അതായത് ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, NS മെമ്പേഴ്സും കവടവേഷക്കാരും വീണ്ടും പ്രത്യക്ഷമാകുന്നത്. അതേപ്രകാരം മോശ യഥാർത്ഥ വചനത്തെയും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ അനുകരിക്കുന്നതിനായി അവരും പ്രത്യക്ഷപ്പെടും. അത് യഥാർത്ഥമായും സത്യമാണ്. ഇപ്പോൾ മത്തായി 24:24 അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്താണെന്ന് നിങ്ങൾ കാണുന്നുവോ? ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി 3 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിപ്രകാരമാണ്, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, 3 കാര്യങ്ങൾ. 3 കാര്യങ്ങൾ നിറവേറപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കിടക്കുന്നു. ആദ്യമായിട്ട്, ലോകം ഇന്ന് സൊദോമിന്റെ സ്ഥിതിയിലായിരിക്കുന്നു. അപ്രകാരം സംഭവിക്കുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വൈകൃതങ്ങളെ നോക്കൂ. നമ്മുടെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ പുരുഷന്മാർ സ്ത്രീകളെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്ത്രീ പ്രകൃതക്കാരും, ദുഷിച്ചവരും, അശുദ്ധി നിറഞ്ഞവരും, തരം താഴ്ത്തപ്പെട്ട് പിശാച് ബാധിച്ചവരും, എന്നിട്ടും അതേപ്പറ്റി അറിയാത്തവരുമാകുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു. കൂടാതെ നാം അവിടെയായിരിക്കുന്നു. രണ്ടാമതായിട്ട്, തിരുവചനമനുസരിച്ച് NS ആംബ്രോസും പ്രത്യക്ഷപ്പെടുന്ന സമയമാണിത്. മൂന്നാമതായിട്ട് ഇതേ സമയത്ത് തന്നെയാണ് മനുഷ്യപുത്രനും വെളിപ്പെടുന്നത്. അവിടെ നിങ്ങളുടെ വിശ്വാസികളും കപടവിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. യഥാർത്ഥ വചനം ന്യായീകരിക്കപ്പെട്ട് നിൽക്കുന്നു. വിശ്വാസികളെ പോലെ അഭിനയിക്കുന്നവർ അതിനെ അനുകരിക്കുന്നു. അവിശ്വാസികൾ അതിനെ പൂർണ്ണമായും തിരസ്കരിക്കുന്നു. എന്നാൽ സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ടാകും. മഹിമയുടെ വഴി തീർച്ചയായും നിങ്ങൾ കണ്ടെത്തും. അത് ശരിയല്ലേ? രാഷ്ട്രങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണർന്നെഴുന്നേൽക്കുന്നു. തിരുവചനം മുൻചെന്നതായ അടയാളങ്ങളാൽ ജാതികളുടെ ദിവസങ്ങളും ഭീതിയുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. അത് സ്വതമാകുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു പോകൂ. വീണ്ടെടുപ്പിൻ നാളടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരുമ്പോൾ നീ ദൈവാത്മാവിൽ നിറയപ്പെടുക. നിങ്ങളുടെ വിളക്കിലെ തിരിവെടിപ്പാക്കി. അതിനാൽ ഈ കാലത്തേക്കുള്ള വചനം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉയരെ നോക്കുക, ഇതാ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കള്ളപ്രവാചകർ ഭോഷ്ക് സംസാരിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ടവർ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അവർ പറയുന്നു. യേശു ക്രിസ്തു ദൈവമാകുന്നു എന്ന ദൈവസത്യത്തെ അവർ നിരാകരിക്കുന്നു. അവർ അത് വിശ്വസിക്കുന്നില്ല. അത്തരക്കാർ ഈ കാലത്തുണ്ടായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അവർ ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ പിന്നിട്ട കാലടികളെ നാം നടക്കും. അതേ പ്രകാശത്തിൽ തന്നെ നടക്കും. എന്നിട്ട് അപ്പന്മാരുടെ വിശ്വാസത്തെ മക്കളിലേക്ക് തിരികെ കൊണ്ടുവരും. വീണ്ടെടുപ്പിൻ നാൾ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരുന്നു. ഭൂമി അതിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവാത്മാവിൽ നിറയപ്പെട്ട് നിങ്ങളുടെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരേക്ക് നോക്കുക. നിങ്ങളുടെ വീണ്ടെടുപ്പ് ഇത് അടുത്തിരിക്കുന്നു. നീ അത് വിശ്വസിക്കുന്നുവോ? എങ്കിൽ നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. കിഴക്കൻ തീരത്ത് നിന്ന് പടിഞ്ഞാറ് വരെയും കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്ക് വരെയുമുള്ള ദേശങ്ങളിലേക്ക് ഈ സന്ദേശം പോയിക്കൊണ്ടിരിക്കുന്നു. തെക്കു നിന്ന് വടക്ക് വരെയും മിഷനുകളിലേക്കും അങ്ങനെ എവിടെയെല്ലാം പോകുന്നുവോ, കൂടാതെ ഈ കൂടാരത്തിലേക്കും അത് പോകുന്നു. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾക്ക് വലിയതും മഹത്തായ രീതിയിലുമുള്ളതുമായ സജ്ജീകരണങ്ങളോ ടെലിവിഷൻ സൌകര്യങ്ങളോ ഇല്ല. ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുകയാണ്. എന്നാൽ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ ടേപ്പ് ശ്രദ്ധിക്കുന്നവരും നിങ്ങളും ഒരു കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുവാൻ ശ്രമിക്കുകയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഞാനൊരു ശബ്ദമായിരിക്കുന്നതിലും ഉപരി എനിക്കതുമായിട്ട് യാതൊന്നുമില്ല. എന്റെ ശബ്ദം എനിക്കെതിരായിട്ട് പോലും ഒരു നല്ല ന്യായവിസ്താരമായേക്കാം. ഞാനൊരു മൃഗങ്ങളെ പിടിക്കുന്നവനായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എന്റെ സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചതിനാലാണ് ഇത് ചെയ്യാൻ ഞാൻ പ്രഖ്യാപിച്ചതും തീരുമാനിച്ചതും. ആ നദിയുടെ തീരത്ത് ഞാനല്ല പ്രത്യക്ഷപ്പെട്ടത്. അവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിൽക്കുക മാത്രമായിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഓരോ കാര്യങ്ങൾ പ്രവചിക്കുകയും ചെയ്യുമ്പോൾ അത് അപ്രകാരം തന്നെ സമ്പൂർണമായി നടക്കുന്നു. അത് ഞാനല്ല ചെയ്യുന്നത്. അവൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ അവന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയുന്നതിന് വേണ്ടി അവൻ ഉപയോഗിച്ചിരുന്ന ഒരു ശബ്ദം മാത്രമായിരുന്നു ഞാൻ. എനിക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ല. എന്നെ അവന് പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അവൻ എന്നിൽ കൂടി സംസാരിക്കുകയാണ് ചെയ്തത്. ഇത് ഞാനായിരുന്നില്ല. ഇത് ഏഴാമത്തെ ദൂതനായിരുന്നില്ല. ഓ അല്ല, അത് മനുഷ്യപുത്രന്റെ വെളിപ്പെടുത്തലായിരുന്നു. അത് ദൂതനായിരുന്നില്ല. അവന്റെ സന്ദേശം അത് ദൈവം വെളിപ്പെടുത്തിയതായ രഹസ്യങ്ങളായിരുന്നു. അതൊരു മനുഷ്യനല്ല, എന്നാൽ ദൈവമാകുന്നു. ദൂതൻ മനുഷ്യപുത്രനായിരുന്നില്ല. മനുഷ്യപുത്രനാൽ അയക്കപ്പെട്ട ദൂതനായിരുന്നു. മനുഷ്യപുത്രൻ ക്രിസ്തുവാകുന്നു. അവനെയാണ് നിങ്ങൾ ഭുജിച്ചു വരുന്നത്. നിങ്ങളൊരു മനുഷ്യനിൽ നിന്നല്ല ഭുജിക്കുന്നത്. ഒരു മനുഷ്യന്റെ വചനം മാറിപ്പോകും. എന്നാൽ നിങ്ങൾ മാറ്റമില്ലാത്ത മനുഷ്യപുത്രന്റെ ശരീര വചനമാണ് ഭുജിക്കുന്നത്. സ്ഥാപിത സഭാ സംഘടനകളുടെയും മറ്റ് ലൌകിക കാര്യങ്ങളുടെയും മുകളിൽ നിങ്ങൾക്ക് തന്നെ ഉയർന്നു പറക്കുന്നതിനുള്ള ശക്തി ലഭിക്കുന്നതിന് ഇതുവരെയും നിങ്ങൾ വചനത്തിന്റെ ഓരോ വാക്കും പൂർണ്ണമായി ഭുജിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നിങ്ങൾ അത് ചെയ്യുമോ? സ്വർഗീയ പിതാവേ, ഇതൊരു കടുപ്പമേറിയ കാര്യമാണ്. ഒരു മർത്യന് പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്നതല്ല. അവിടുന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്നുവല്ലോ. സ്നേഹവാനായ പിതാവേ, ഇത് തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയാകരുത് എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് നടക്കുവാൻ ഇടയാക്കണമേ. പിതാവായ ദൈവമേ, ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ അവിടുന്ന് അറിയുന്നുവല്ലോ. അവിടുത്തെ വരവെപ്പോഴെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ എനിക്കൊരു കാര്യം മാത്രം അറിയാം, അതായത് ഈ തെറ്റായി അഭിഷേകം ചെയ്യപ്പെട്ടവർ വരുമ്പോൾ ഇത് സംഭവിക്കാൻ തുടങ്ങുമെന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നു. അവർ തുടങ്ങിയപ്പോഴല്ല, മോശ അവരെ അത് ചെയ്യുവാൻ അനുവദിക്കുകയാണ് അത്ര ചെയ്തത്. അതല്ലാതെ അവന് മറ്റു യാതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവിടുന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലാതെ മറ്റു യാതൊന്നും അവന് പറയാൻ കഴിയുമായിരുന്നില്ല. നീ അവനോട് ചെല്ലുകളെ വിളിക്കാൻ കൽപ്പിച്ചു, അപ്പോൾ അവൻ അതുപോലെ ചെയ്തു. വെള്ളം രക്തമാക്കാൻ നീ കൽപ്പിച്ചു, അവൻ അത് ചെയ്തു. നീ കൽപ്പിച്ച ഓരോ വാക്കും മോശ അതുപോലെ തന്നെ നിറവേറ്റി. എന്നാൽ നീ തന്നെയായിരുന്നല്ലോ ആ കള്ളപ്രവാചകന്മാരുടെയും ബുദ്ധികേട് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ പിതാവേ, അവിടുന്ന് ഇപ്പോഴും ദൈവമായിരിക്കുന്നുവല്ലോ. ഈ അവസാന നാളുകളിലും ഇതേപോലെ തന്നെ സംഭവിക്കുമെന്ന് നിന്റെ അതേ വചനം പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞിരുന്ന പോലെ അനേകം ആത്മാർത്ഥതയോടുകൂടിയ ജനങ്ങൾ യഹോവയുടെ പെട്ടകം ലേവിയരുടെ തോളിൽ വെച്ചുകൊണ്ട് വരുന്നതിന് പകരം ഒരു പുതിയ കാളവണ്ടിയിൽ വെച്ചിട്ട് ആ പെട്ടകത്തിന്മേൽ അത് വീഴാതിരിക്കാൻ അവരുടെ കൈകളേറ്റുകൊണ്ട് മരിച്ചു വീഴുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുകയും അവരുടെ സ്വന്തം മനഃശാസ്തിക്കെതിരായിട്ട് വന്നിക്കുകയും ചെയ്യുന്നു. അനേകം ദൈവവേലക്കാർ അവരുടെ പഠനമുറിയിലിരുന്ന് ആ വചനം വായിക്കുകയും ആ പേജുകളെ എളുപ്പം മറിച്ചു കളയുകയും ചെയ്യുന്നു. ആ സത്യമനുസരിച്ച് ജീവിച്ചാൽ അവന്റെ സമൂഹത്തിലും പള്ളിയിലും മതസ്ഥാപനങ്ങളിലുമുള്ള അവന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ആ വചനത്തെ വായിക്കാതെ പേജുകളെ മറിച്ചു കളയുന്നു. ഒരിക്കലും അപ്രകാരം ചെയ്യാതിരിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞാനത് ശുദ്ധീകരിക്കപ്പെടുവാനായി തയ്യാറായി നിൽക്കുന്നു. ഈ ടേപ്പ് ശ്രവിക്കുന്നതായ എവരോടും കൂടിയും ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നവരോടും ഈ സഭയോടും കൂടി ഞാൻ തയ്യാറായി നിൽക്കുന്നു. കർത്താവെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കുശവന്റെ പുരയിലേക്ക് കൊണ്ടുപോയി എന്നെ സമൂലമായി ഉടച്ച് നീ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള ഒരു വേലക്കാരനെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കാരണം കർത്താവെ, യെശയ്യാവ് പ്രവാചകൻ പറയുന്നത് പോലെ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളിലുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എനിക്കയ്യോ കഷ്ടം, കാരണം യെശയ്യാവ് ദേവാലയത്തിൽ ദൂതന്മാരെ കണ്ടതുപോലെ ഞാൻ ദൈവം വെളിപ്പെടുന്നതിന്റെ വെളിപാട് കാണുന്നു. ഞാൻ അന്ത്യകാലത്തെ കാണുന്നു. കർത്താവെ, എനിക്കും എന്റെ കുടുംബത്തിനും അയ്യോ കഷ്ടം, എനിക്കും എന്റെ ജനങ്ങൾക്കും അയ്യോ കഷ്ടം. ഓ നിത്യനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ എനിക്കും എന്റെ ജനങ്ങൾക്കായും യാചിക്കുന്നു. ഞങ്ങൾ അവിശ്വാസികളോടൊപ്പം നിർമൂലമാകാതെ വിശ്വാസികളോടൊപ്പം ജീവിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ സ്ഥാപിത സഭകളും എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും അവിടുന്ന് സ്ഥാപിത സഭാ സംഘടനകൾക്കെതിരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുമ്പോൾ അതിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ. എന്നാൽ എനിക്കൊരു കാര്യം പറയാൻ കഴിയും. കർത്താവെ, നിന്റെ ആടുകളുടെ ഏതെങ്കിലും അവരുടെ ഇടയിലുണ്ടെങ്കിൽ അവർ ഈ ടേപ്പ് കേൾക്കുവാൻ ഇടയാകണമേ. കർത്താവെ, അവരിത് കേട്ടിട്ട് നീ കൊടുക്കുന്നതായ വിവേചനം ശക്തിയിൽ കൂടി അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും കടന്നുവന്ന് നിന്നെ സ്വീകരിക്കുവാൻ ഇടയാക്കണമേ. ഈ കാലത്തെ സമ്പ്രദായങ്ങളാലും അന്ധതയാലും അവർ വഞ്ചിക്കപ്പെടാൻ ഇടയാകരുതേ. കഴിഞ്ഞ കാലത്തെ ദുഷിച്ചതായ മാംസം ഭക്ഷിക്കുവാൻ അവർ ശ്രമിക്കാൻ ഇടയാകരുതേ. അവർ നിന്റെ വചനത്തെ എടുക്കുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഇപ്രകാരമാണല്ലോ പരീശന്മാർ നിന്നെ ക്രൂശീകരിച്ചത്. അവർ മോശയുടെ കാലത്തെ പിണം തിന്നുകയും അതിന്മേൽ ആനന്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നല്ലോ. ഓരോ തലമുറയ്ക്കും ഓരോ സന്ദേശമെന്ന അർത്ഥത്തിൽ ഓരോ രാത്രിയിലും പുതിയ മന്ന മുന്നടയാളമായി കൊടുത്തിരുന്നതിന് ശേഷവും അവർ മോശയുടെ കാലത്തെ പിണം തിന്നുകൊണ്ട് ആനന്ദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെയാണ് അവർ പരാജയപ്പെട്ടത്. ആ മലിനപ്പെട്ടതായ ആഹാരം അവരെ വിഷമേറ്റിയിട്ട് അവരെ കൊന്നുകളഞ്ഞു. ആത്മീയമായി ഇന്നും അത് തന്നെയാണ് അത് ചെയ്യുന്നത്. ഒരു സഭാ സംഘടനയായിട്ട് ആത്മീയമായി അത് അവരെ കൊന്നുകളയുന്നു. സ്നേഹവാനായ പിതാവെ, ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ അങ്ങയുടെ കൈകളിൽ ഇരിക്കുന്നുവല്ലോ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ നാം ഈ പാട്ട് പാടാൻ പോവുകയാണ്. നിങ്ങൾ എല്ലായിടവും പോകുമോ? ഓ, ഞാൻ വളരെ നാളുകൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്നാൽ ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെല്ലാവരുമേ എന്റെ അടുക്കൽ വരുവേനെന്ന് ഞാൻ കേൾക്കുന്നു. നിന്റെ ക്രൂശുമെടുത്ത് ദിവസവും എന്നെ അനുഗമിക്ക എന്ന് ഞാൻ കേൾക്കുന്നു. ഊരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടി നിശ്ചല ജലത്താലും അവൻ എന്നെ നടത്തുന്നു. എവിടേക്കെന്നെ അവൻ നടത്തുന്നുവോ ഞാൻ കർത്താവെ, അതൃത്വത്തിന്റെ വ്യാജം ഞാൻ കാണുന്നു. ഈ ലോകം മുഴുവൻ അതിനാൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. എല്ലായിടത്തും കളകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവെ, എവിടേക്കെന്നെ നീ നയിക്കുന്നുവോ, അപ്പോസ്തല പ്രവൃത്തികൾ 19 പറഞ്ഞിരിക്കുന്നവരെ പോലെ ഞാനായിരിക്കും. അവർ ഈ സത്യം കേട്ടപ്പോൾ അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനമേറ്റു. ഞാൻ ആ വഴിയുടെ കുറച്ച് ഭാഗം മാത്രം പോയിരിക്കുന്നു. കർത്താവെ, നിന്നെ സ്വീകരിക്കാൻ ഇനിയും ധാരാളമുണ്ടല്ലോ. ഞാൻ അവനോടൊപ്പം മുഴുവൻ വഴിയും പോകും. ദയവാനായ പിതാവേ, അതെന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നാണ് അത് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതരാകാത്തവരും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കാത്തവരുമായ ധാരാളം പേർ ഈ ടേപ്പ് കേൾക്കുവാനിടയായെന്നിരിക്കാം. ഇതിന്റെ വിലയെ പരിഗണിക്കാതെ കർത്താവെ, ഞങ്ങൾ ഇത് കൊടുക്കുവാൻ ഇഷ്ടമുള്ളവരാക്കണമേ. ഒരു വ്യക്തി, ഒരു പടയാളി അല്ലെങ്കിൽ ഒരു രാജാവ് മറ്റൊരു സൈന്യത്തെ എതിരിടാനായി പോകുമ്പോൾ ആദ്യം അത് സാധിക്കുമെന്നറിയാതിനായി എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് തന്റെ സൈന്യത്തെ എണ്ണി നോക്കുന്നു. അവന് ഈ ലൗകിക കാര്യങ്ങളെ വെടിയാൻ കഴിയുമോ? നിങ്ങൾക്കത് വിട്ടുകളയാൻ കഴിയുമോ? ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമാകുന്ന സേനയിൽ ചേർന്നിട്ട് അവന്റെ പടയാളികളുമായിട്ട് മുന്നേറുവാനും അവന്റെ കഴുകന്മാരുമായിട്ട് പറക്കുവാനും കഴിയുമോ? അത് അനുവദിച്ചേരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ അവനെ സ്വീകരിക്കുമോ? ശരി, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം വീണ്ടും ഇന്ന് രാത്രിയിൽ കാണുന്നതാണ്. ഈ കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് മനസ്സിലാക്കുവാൻ അത്രയും വ്യക്തമാണോ? ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന ആരുടെയെങ്കിലും കൈകൾ പിടിച്ചു കുലുക്കുക. എല്ലാ ദൈവ വേലക്കാർക്കും ഇന്ന് കാലത്ത് സമയം ഇത് വെളിപ്പെട്ട് തിരിച്ചറിയപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഈ വേദഭാഗങ്ങളെ കണ്ട് അവ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആശ്ചര്യപ്പെട്ട് ആഴ്ച മുഴുവനും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവ ഇതാ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പൗലോസ് പറയുന്നു. അവന്റെ വഴിയുടെ അവസാനത്തെത്തിയപ്പോൾ എനിക്ക് നൽകിയിട്ടുള്ള സുവിശേഷം മുഴുവനായി നിങ്ങളെ അറിയിക്കുന്നതിൽ ദൈവത്തിന്റെ ആലോചന ഒട്ടും തന്നെ ഞാൻ വൃഥവാക്കിയിട്ടില്ല എന്ന് പൗലോസ് പറഞ്ഞു. ചിലപ്പോൾ ചില കാര്യങ്ങൾ, അതായത് കുട്ടികളെ സമർപ്പിക്കാനായിട്ടുണ്ട് എന്ന് മറ്റുമുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ തന്നെ ഞാൻ മറന്നുപോകാറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ എന്റെ കുട്ടിയെ സമർപ്പിക്കുന്നതിനായി ഇവിടെ കൊണ്ടുവരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞുവെന്ന് ബില്ലി പറഞ്ഞു. അതിനെക്കുറിച്ച് തെറ്റായിട്ടൊന്നും തോന്നരുതെന്ന് ബില്ലി പറഞ്ഞു. എനിക്ക് 1 വയസ്സ് പ്രായമേറിയ ഒരു കുട്ടിയുണ്ട്. എനിക്ക് ഇതുവരെയും അവനെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ സ്വയമായി തന്നെ നടന്ന് അവിടെ എത്തുവാനുള്ള പ്രായമാകുന്നവരെ ഞാൻ കാത്തിരിക്കാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, അത് ഇങ്ങനെയല്ല. ഒരു കാര്യം, അതായത് നാം നമ്മുടെ കുട്ടികളെ സമർപ്പിക്കണം. നാം എല്ലാവരെയും സ്നാനപ്പെടുത്തണം. അതിനൊരു കുളമുണ്ട്, കൂടാതെ ഇവിടെ വെള്ളവുമുണ്ട്. നീ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ഇനി തടസ്സം? വെള്ളം ഇതാ ഇവിടെയുണ്ട്. ഇപ്പോൾ തന്നെ കടന്നു വരൂ. രാത്രിയാകുന്നതുവരെയും താമസിക്കരുത്. ഇപ്പോൾ തന്നെ കടന്നു വരൂ. മാനസാന്തരപ്പെട്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഏവനെ സ്നാനപ്പെടുത്തുവാനായി ഇവിടെ ആളുകൾ നിൽക്കുന്നു. നിങ്ങൾ 1 ഡസൻ പ്രാവശ്യം സ്നാനമേറ്റിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവർ നിങ്ങളെ നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തും. നമുക്കതുണ്ട്. എന്നാൽ നോക്കൂ, ഈ സന്ദേശം എന്റെ ഹൃദയത്തിലാണ്. എനിക്കത് വെളിയിൽ കൊണ്ടുവരണം. അതാണ് എന്റെ ഏക ഉദ്ദേശം. എന്റെ ഭാര്യ പറയുന്നതിനെയോ എന്റെ മക്കൾ പറയുന്നതിനെയോ എന്റെ പാസ്റ്റർ പറയുന്നതോ അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ പരിഗണിക്കുന്നില്ല. ഇതെന്റെ കർത്താവാണ് പറയുന്നത്. അതെനിക്ക് വെളിയിൽ കൊണ്ടുവരണം. അതാണ് എന്റെ ഏക ഉദ്ദേശം. ഇപ്പോൾ പല പ്രാവശ്യവും ഞാൻ ദൈവവേലക്കാരെ കണ്ട് പരിചയപ്പെടുന്ന കാര്യം മറന്നുപോകുന്നു. നമ്മുടെ സഹോദരൻ നെവിലെ ഒരു വിലയേറി സഹോദരനാണ്. കൂടാതെ ഇവിടെയുള്ള മറ്റെല്ലാ സഹോദരന്മാരും നമ്മൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനായി നിങ്ങളോടുകൂടെ ഞങ്ങൾ അനുയോജിക്കാതിരിക്കുന്നില്ല സഹോദര. വളരെ പേർ തൃത്വ ഉപദേശകരായി ഇവിടെ ഉണ്ടായിരിക്കാം. നിങ്ങളോട് കോപമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ, ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, എന്റെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവമേ നീ എന്നെ നേരെയാക്കണമെന്ന് പറയാതെ ഞാൻ ഒരിക്കലും ഈ സഭ വിടുകയില്ല. ആ ഗർവിന്റെയും സ്വാർത്ഥതയുടെയും ആത്മാവ് എന്റെ ആത്മാവുമായി കലർന്നു ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ആത്മാവ് വെടിപ്പുള്ളതും വിശുദ്ധിയുള്ളതും സഹോദര സ്നേഹത്താലും പരിശുദ്ധാലും അവനോട് പരിശുദ്ധമായിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും എന്നോട് തെറ്റുകയാണെങ്കിൽ സാരമില്ല, അവനോട് ന്യായം ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടെങ്കിലും ഞാനത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാൻ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്താൽ തിരുത്തപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമാണ് അതിനായിട്ടുള്ള പൂർണ്ണമായ ഉത്തരം നൽകുന്നത്. വ്യത്യസ്തനായിരിക്കാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ കത്തോലിക്കരോ പ്രസ്ബിറ്റേറിയനോ അങ്ങനെ നിങ്ങൾ ആരായിരുന്നാൽ തന്നെയും നിങ്ങളോട് വേർപെട്ട് നിൽക്കുന്നതിനോ ഗർവ് കാണിക്കുന്നതിനോ അല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഞാനൊരു കപട ക്രിസ്ത്യാനിയാണ്. എനിക്കിവിടെ അൾത്താരയിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഞാനിത് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കാണുന്നു. ഇത് ഞാൻ എന്റെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഊഹിച്ചുകൊണ്ടോ പറയുകയല്ല, ഇത് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നായിട്ട് നിങ്ങൾക്ക് തരുന്നു. അത് സത്യമാകുന്നു. ആ കാര്യങ്ങൾക്കായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നാം പോകുന്നതിന് മുമ്പായി ആ പാട്ടിന്റെ വേറൊരു ചരണം കൂടി പാടാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് തന്റെ വാഗ്ദത്ത നാടിന്റെ ഏറ്റവും നല്ല പങ്ക് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക.